കർത്താവായ യേശുക്രിസ്തുവിന്റെ വന്ദ്യതിര നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. സ്തോത്രം. കഴിഞ്ഞൊരു പകൽക്കാലം കർത്താവ് അവിടെവിടങ്ങളിലായി നമ്മളെ പരിപാലിച്ചു സൂക്ഷിച്ചു. കർത്താവിന്റെ കരുണയ്ക്കും കൃപയ്ക്കുമായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൂരത്തുനിന്നും ചാരത്തുനിന്നും സോറി ഈ ക്ലാസ്സിലേക്ക് കർത്താവ് കൂട്ടിയിരിച്ച വിശുദ്ധന്മാർക്കായി, എല്ലാ സഹോദരങ്ങൾക്കായി ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ പതിനൊന്നാമത്തെ ദിവസവും കർത്താവ് നമ്മളെ അവന്റെ ഭദ്രമാചരണയ്ക്കുള്ളിൽ പരിപാലിച്ചല്ലോ. കർത്താവ് നമ്മോട് തുടർന്ന് സംസാരിച്ചുകൊണ്ടിരിക്കേണ്ടതിനായി പ്രത്യേകം പ്രാർത്ഥനയോടെ ശ്രദ്ധയോടെ ദൈവസന്നിധിയിലായിരിക്കാൻ സ്തോത്രം. ദൈവവചനത്തിന്റെ മർമ്മങ്ങളെ ഗ്രഹിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ നമ്മെ സഹായിച്ചെങ്കിലേ കഴിയുകയുള്ളൂ. ഫോലോസ്ലിഹ പറയുമ്പോൾ വായ തുറക്കുമ്പോൾ വചനം ലഭിക്കേണ്ടതിനും അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിനും, പിന്നെ മറ്റൊരു സന്ദർഭത്തിൽ അദ്ദേഹം പറയുന്നു വചനത്തിന്റെ വാതിൽ തുറന്നു കിട്ടേണ്ടതിനും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് വലിയ വെളിപ്പാടുകൾ പ്രാപിച്ച പൗലോസ് അങ്ങനെ പറയുന്നെങ്കിൽ നമ്മളൊക്കെ എത്രയധികം പ്രാർത്ഥന. അതുകൊണ്ട് പ്രാർത്ഥനയോടെ ദൈവാശ്രയബോധത്തോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. സ്തോത്രം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കഴിഞ്ഞ രാത്രിയിൽ അഞ്ചാമത്തെ അധ്യായമാണ് നമ്മൾ ചിന്തിച്ചതിന്റെ രണ്ടാം ഭാഗം. അഞ്ചാമത്തെ അധ്യായം അങ്ങോട്ട് തീരുന്നത് എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിത്രം വരച്ചുകൊണ്ടാണ്. പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നീതിയാൽ നിത്യജീവനായി വാഴേണ്ടതിന് തന്നെ, അതിന്റെ ഒരു നാച്ചുറൽ തുടർച്ച എന്ന പോലെ, സ്വാഭാവികമായ തുടർച്ച എന്ന പോലെ തന്നെയാണ് ആറാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നത്. നമുക്കറിയാമല്ലോ ഈ ലേഖനങ്ങളൊക്കെ അധ്യായങ്ങളായും വാക്യങ്ങളായും തിരിച്ചത് പിൽക്കാലത്താണ്. പഠന സൗകര്യത്തിനായിട്ടാണ് അങ്ങനെ തിരിച്ചത്. പൗലോസ് ശ്ലീഹ ഇങ്ങനെ എങ്ങ് ചിന്ത ഇങ്ങനെ തുടർച്ചയായി കണക്ട് ചെയ്ത് അങ്ങനെ എഴുതിപ്പോയിരുന്നു. അപ്പോൾ അഞ്ചാം അധ്യായവും ആറാം അധ്യായവും ഒരു ചിന്തയുടെ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നതായിട്ട് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. അതുകൊണ്ട് അപ്പോൾ അഞ്ചാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ ലംഘനം പെരുകേണ്ടത് ന്യായ പ്രമാണം ഇടയിൽ ചേർന്ന് വന്നു, എങ്കിലും പാപം പെരുകിയെടുത്ത കൃപ അത്യന്തം വർദ്ധിച്ചു. അത് പറയുമ്പോൾ സ്വാഭാവികമായി ഒരു എതിർ ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. നമുക്കറിയാമല്ലോ പൗലോസ് ശ്ലീഹ കാര്യകാരണ സഹിതം ചില ഘട്ടങ്ങളിൽ വാദപ്രതിവാദ രീതിയിൽ തന്നെ, ഡയാറ്റിബേ എന്ന വാദപ്രതിവാദ രീതിയിൽ തന്നെയാണ് അദ്ദേഹം ഇങ്ങനെ ചർച്ച ചെയ്തു പോകുന്നത്. അതിൽ ഒരു സാങ്കല്പിക എതിരാളി തന്റെ മുമ്പിൽ തൻ കണ്ടുകൊണ്ടാണ് ചോദ്യങ്ങൾ ചോദിക്കുകയും മറുപടി പറയുകയും ചെയ്ത് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു എന്ന് പറയുമ്പോൾ എന്നാ പിന്നെ കൃപ വർദ്ധിക്കാൻ എന്ത് വേണം? പാപം ചെയ്തുകൊണ്ടിരുന്ന പോരെ? അതുകൊണ്ട് കുഴപ്പമില്ല, ദൈവം നമ്മളെ അങ്ങ് നടത്തിക്കോളും, കൃപ കിട്ടിക്കോളും, അത് പാപം ചെയ്യുന്നതിൽ വലിയ കുഴപ്പമൊന്നുമില്ല എന്ന ചിന്ത സ്വാഭാവികമായി ആളുകളിൽ ഉണ്ടാകാം. എതിരാളി ആ ചോദ്യം ചോദിക്കാനും സാധ്യതയുണ്ട്. അത് പൗലോസ് തന്നെ അങ്ങോട്ട് ചോദിച്ച് തുടരുക. ആയാൽ ഞാൻ എന്ത് പറയണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ? ഉടനെ മറുപടിയുമുണ്ട്. ഒരു നാള് മരുത്, പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. നാം ഇനി പാപത്തിൽ അടിമപ്പെടാതോടം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോട് ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. നമുക്ക് ബാക്കി ഭാഗം പിന്നെ വായിക്കാം. അപ്പോൾ മീൻസ് ചിട്ടയായുള്ള അടുത്ത പടിയിലേക്ക് പൗലോസ് തന്റെ വാദഗതിയിൽ പ്രവേശിക്കുക. കൃപ പെരുകേണ്ടതിന് പാപം ചെയ്യുക, എന്ന് പറയാൻ പാടില്ല, അങ്ങനെ ചിന്ത പോലും വരരുത് എന്നുള്ള നിലയിലാണ്. ഒരു നാളും അരുത്, ഒരു നാളും അരുത്, വളരെ എംഫാറ്റിക്കായി വളരെ ശക്തിയായിട്ട് തന്നെയാണ് അദ്ദേഹം ആ കാര്യം പറയുന്നത്. ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് ആറാം അധ്യായം മുഴുവൻ എന്ന് പറയാം. ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ ആറാം അധ്യായത്തെ പ്രധാനമായിട്ടും രണ്ട് ഭാഗമായി തിരിക്കാം. പൊതുവായി ചില വാക്കുകൾ പറയുക, ആറാം അധ്യായത്തെ പ്രധാനമായിട്ട് രണ്ട് ഭാഗങ്ങളായിട്ട് തിരിക്കാം. 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ഒരു ഭാഗവും, 15 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ രണ്ടാമത്തെ ഭാഗവുമായി, ഏതാണ്ട് ഒരു നാച്ചുറൽ ഡിവിഷൻ എന്ന പോലെ നിൽക്കുകയാണ്. ഇനി ആ രണ്ടാം ഭാഗത്തും ഇതേ ചോദ്യം വേറൊരു നിലയിൽ ആവർത്തിക്കുന്നുണ്ട്. അതാ 15-ാം വാക്യം കണ്ടേ. എന്നാൽ എന്ത്? ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകിയാൽ നാം പാപം ചെയ്യുക എന്നോ? ഒരു നാളും അരുത്. അപ്പോൾ ആദ്യ ഭാഗം കൊണ്ട് നാം ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനർ എന്നുള്ള ഭാഗം താൻ തെളിയിച്ചു. തെളിയിച്ചു കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ ചോദ്യം വരും, അപ്പൊ കൃപയ്ക്കാണ് അധീനരായിരിക്കുന്നോണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യാം? പാപം ചെയ്യുക എന്നോ? അടുത്ത ചോദ്യമാണ്. ആ രണ്ടാം ചോദ്യത്തിന്റെ മറുപടി ഏതാണ്ട് തത്വത്തിൽ രണ്ടും ഒരു ചോദ്യം തന്നെയാണ്. ആ രണ്ടാം ചോദ്യത്തിന്റെ മറുപടിയാണ് അടുത്ത ഭാഗത്ത് കാണുന്നത്. ഈ ഒന്നാം ഭാഗത്ത് മരണം ജീവൻ ഈ ആശയമാണ് ഏറ്റവും മുഴച്ചു നിൽക്കുന്നത്. ജീവൻ മരണം ജീവൻ ഉയർപ്പ് ഈ ആശയം ഈ ആദ്യ ഭാഗത്ത് 14 വരെയുള്ള ഭാഗത്ത് മുഴച്ചു നിൽക്കുകയാണ്. രണ്ടാം ഭാഗത്ത് ഏറ്റവും മുഴച്ചു നിൽക്കുന്നത് ദാസ്യത്വം സ്വാതന്ത്ര്യം ഇതാണ് രണ്ടാം ഭാഗത്ത് മുഴച്ചു നിൽക്കുന്നത്. ഇത് രണ്ടും പ്രസക്തമാണ്. നാം വിശദമായി ചിന്തിക്കുമ്പോൾ അതൊന്നുകൂടെ നമുക്ക് മനസ്സിലാവും. അതെ, ഈ ആദ്യത്തെ ഭാഗത്ത് 14 വരെയുള്ള ആ ഭാഗത്ത് പിന്നെയും രണ്ട് ആശയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 11 വരെയുള്ള ഭാഗത്ത് ഒരാശയവും 12, 13, 14 വാക്യങ്ങളിൽ മറ്റൊരാശയവും പറയുകയാണ്. അതും മരണവും ജീവനും എന്ന ആശയം തന്നെയാണ്. 11 വരെയുള്ള ഭാഗത്ത് ഒരു മരണത്തെക്കുറിച്ചും 12, 13, 14 ഭാഗത്ത് മറ്റൊരു മരണത്തെക്കുറിച്ചുമാണ് പറയുന്നത്. സൂക്ഷ്മ നിരീക്ഷണം നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് അല്പമായി ഞാനത് കാണിച്ചു തന്നിട്ട് വിശദമായിട്ട് ചിന്തിക്കാം. ഈ ആദ്യത്തെ ഭാഗത്ത് അല്ലെങ്കിൽ 11 വരെയുള്ള ഭാഗത്ത് അദ്ദേഹം പറയുന്ന മരണം ക്രിസ്തുവിനോട് കൂടെ മരിക്കുന്ന മരണമാണ്. അതൊരു ലീഗൽ ഡെത്ത് ആണ്. നിയമനിർബന്ധിതമായ ഒരു മരണമാണ് ആ 11 വരെയുള്ള ഭാഗത്ത് പറയുന്നത്. എന്നാൽ രണ്ടാം ഭാഗത്ത് പറയുന്നത് വിശ്വാസി അനുദിന ജീവിതത്തിൽ മരിക്കേണ്ട മരണത്തെ കുറിച്ചാണ്. ഐ കാൻ സേ ഇറ്റ്സ് എ മോറൽ ഡെത്ത്. 11 വരെ വാക്യങ്ങളിൽ ഒരു ലീഗൽ ഡെത്ത് ആണ്. 12, 13, 14 വാക്യങ്ങളിൽ ഒരു മോറൽ ഡെത്ത് ആണ്. ഇത് രണ്ടും വ്യത്യസ്തമാണ്. പ്രിയപ്പെട്ടവരെ, പാപത്തിന്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതലിനാണ് ആദ്യത്തെ ഭാഗം കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ ഭാഗം അല്ലെങ്കിൽ 12, 13, 14 വാക്യങ്ങൾ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് പാപത്തിന്റെ ശക്തിയിൽ നിന്നുള്ള വിടുതലിനാണ്. സ്തോത്രം. അപ്പോൾ ഒന്നാം ഭാഗത്ത് ഒരു ലീഗൽ ഡെത്ത്, രണ്ടാം ഭാഗത്ത് അതായത് ഒന്നാം ഭാഗത്തിലെ തന്നെ രണ്ട് പിരിവുകളിൽ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിലെ ആദ്യത്തെ 11 വാക്യങ്ങളിൽ ഒരു ലീഗൽ ഡെത്ത്, രണ്ടാമത്തതിൽ ഒരു മോറൽ ഡെത്ത്. നമുക്കിത് ഈ ആശയങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഈ ഭാഗത്തേക്ക് ഒന്നുകൂടി സൂക്ഷ്മമായിട്ട് ഒന്ന് നോക്കാം. ന്യായമായി എന്തെങ്കിലും വിശദീകരണം പിന്നെയും ആവശ്യമുണ്ടെങ്കിൽ ദയവീത് യോഗം കഴിയുമ്പോൾ നിങ്ങൾ ഒരു നിമിഷം നിന്ന് നിങ്ങളത് ചോദിക്കണം. കാരണം എൻ്റെ സഹോദരങ്ങളെ, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ നിത്യതയെ ബാധിക്കുന്ന കാര്യം, ഇവിടുത്തെ വീസയെ ബാധിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ, ഇവിടുത്തെ വീസ കിട്ടിയില്ലെങ്കിൽ നമുക്ക് കയറ്റി വിട്ടാൽ നമുക്കൊരു സ്വന്തം ദേശമുണ്ട്. അവിടെ ചെല്ലുമ്പോൾ കൊച്ചി എയർപോർട്ടിൽ ചെന്നിറങ്ങുമ്പോൾ വേടിച്ചൊരു വീസ എന്ന് ചോദിക്കുകയില്ല. ദിസ് ഈസ് മൈ കൺട്രി, നമുക്ക് അവിടെ ചെല്ലാം. അപ്പം വീസയെ ബാധിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ പ്രധാനമാണ്, നമുക്ക് കൺസേൺഡ് ആയിരിക്കണം. പക്ഷെ ഒരു കാര്യം, അത്ര വലിയ കൺസേൺഡ് ആകേണ്ട കാര്യമൊന്നും ഇല്ല. കേക്കണേ, എന്നാൽ ഇത് അതിനേക്കാൾ മുഖ്യമാണ്. ഇത് നമ്മുടെ നിത്യതയെ ബാധിക്കുന്ന കാര്യമാണ്. ഒന്നുകൂടി പറഞ്ഞാൽ, നമ്മുടെ ജീവനെ സംബന്ധിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും ഇത്രയും പ്രധാനമല്ല. കാരണം അങ്ങേ അറ്റം പോയാൽ മരണമേ ഉള്ളൂ. പേടിക്കല്ലേ, ഞാനതിനെ വളരെ ലൈറ്റാക്കി പറയുമ്പോൾ നിങ്ങൾക്ക് പേടി തോന്നരുത്. അത് വളരെ ലൈറ്റാ, മരണമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ മൂന്നാം അധ്യായം വായിച്ചാൽ യഹോവയായ ദൈവം മനുഷ്യൻ പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ പറയുകയാണ്, നമ്മൾ ഇതിനെ പോലെ ഇനി ഇവനും കൈനീട്ടി ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം കൂടെ പറിച്ച് തിന്ന് എന്നേക്കും ജീവിക്കാൻ സംഗതി വരരുത് എന്ന് പറഞ്ഞ് ജീവന്റെ വൃക്ഷത്തിലേക്കുള്ള വഴി കാക്കാൻ കെരൂപുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വളരെ ജാലിയുമായി കാവൽ നിർത്തി. എനിക്കത് പണ്ടൊക്കെ വലിയ ഒരു പ്രോബ്ലമായിരുന്നു. ചെറുപ്പത്തിൽ ഞാൻ സൺഡേ സ്കൂളിൽ ചോദിക്കുകയും ദേവിക്ക് നുള്ളു കിട്ടിയൊക്കെ ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവര്, അങ്ങനെ വലിയ നോക്കുമ്പോൾ ഒറ്റമോട്ട് നോക്കിയ ഒരു പ്രോബ്ലമാണ്. ഏതായാലും ഇവൻ അനുസരണക്കാട് കാണിച്ച് മരണത്തിന് വിധിക്കപ്പെട്ടു. പോയി ആ ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് പറിച്ച് തിന്നായി. അപ്പൊ ശാപമോക്ഷമായല്ലോ, പ്രശ്നം പരിഹരിക്കപ്പെട്ടല്ലോ. പിന്നെ അങ്ങ് എന്തേക്കും ജീവിച്ചോളുകയല്ലേ, പിന്നെ പ്രോബ്ലം ഇല്ലല്ലോ. ദൈവം എന്താ അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചേക്കാം. ദൈവം അത് ചെയ്ത് എന്താണെന്നറിയാമോ, ഇവൻ ഓൾറെഡി പാപം ചെയ്ത് തേജസ്സും പോയി ദൈവസംസർഗവും പോയി ആത്മാവിൽ മരിച്ച് ആകെ വല്ലാതായി പാപപ്രകൃതമകത്ത് കടന്ന് ഇവനൊരു വല്ലാത്ത പരുവത്തിലായിരിക്കുക. ഈ പരുവത്തിൽ ഇവൻ ചെന്ന് ഈ പഴം കൂടെ അങ്ങോട്ട് പറിച്ച് തിന്നേച്ചാ പിന്നെ ഇവൻ ഫിസിക്കലി ഹി വോണ്ട് ഡൈ. ശാരീരിക മരണം ഇവന് ഉണ്ടാകുകയില്ല. ശാരീരിക മരണം ഉണ്ടായില്ലെങ്കിൽ അങ്ങ് പാപം ചെയ്തോണ്ടിങ്ങനെ ജീവിക്കുക, ഇവൻ പാപത്തിൽ തുടരുക. അങ്ങനെയാണെങ്കിൽ ഫിസിക്കൽ ഡെത്ത് ഇല്ലാതെ വന്നാൽ കുഞ്ചൻ നമ്പ്യാരോ മറ്റോ ഒരു ഭാവന ഒരു കവിത പറഞ്ഞ പോലെ കാലനില്ലാത്ത കാലം എന്ന് പറഞ്ഞൊരു കവിത അദ്ദേഹം എഴുതിയിട്ടുണ്ട്. രസകരമായ ഹാസ്യപരമായ രസകരമായ കവിതയൊക്കെ അദ്ദേഹം എഴുതുന്നുണ്ട് അതിനകത്തുണ്ട്. 10 കോടി ജനമുണ്ട് പല്ലുപോയിട്ട് ഒരു വീട്ടിൽ കൊത്തി വെച്ച പാവ പോലെ തിങ്ങി വിങ്ങി കിടക്കും. ആ സ്ഥിതിയായിപ്പോയി ഇനിയും ലോകം. പാപത്തിന് അറുതി മരിയല, അതിനേക്കാൾ പ്രധാനം കേട്ടി, പാപപരിഹാരകനായി മസിഹാ ലോകത്തിൽ വന്നാൽ മനുഷ്യന് മരണമില്ലാത്തത് കൊണ്ട് മസിഹായിക്കും മരിച്ച് ഇവന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയില്ല. അതുകൊണ്ട് ദൈവം ഒരർത്ഥത്തിൽ മനുഷ്യനെ ഫിസിക്കൽ ഡെത്തിന് വേണ്ടി അങ്ങ് ഏൽപ്പിക്കുകയായിരുന്നു അവിടെ. ശരിയല്ലേ, ഫിസിക്കൽ ഡെത്തിന് വേണ്ടി ഏൽപ്പിക്കുകയായിരുന്നു. കാര്യം ഫിസിക്കൽ ഡെത്തിനേക്കാൾ ഗൗരവം സ്പിരിച്വൽ ഡെത്തും ഇറ്റേണൽ ഡെത്തുമാണ്. പാപത്തിന്റെ ശമ്പളമായി മൂന്ന് വിധ മരണമുണ്ട്: ആത്മീയമരണം, ശാരീരമരണം, നിത്യമായ മരണം. ഈ മൂന്ന് വിധ മരണത്തിൽ ഗൗരവം കുറഞ്ഞത് നമ്മൾ ഏറ്റവും പേടിക്കുന്ന സാധനമാണ്. എന്താ അത്? ശാരീരമരണമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവനെ ബാധിക്കുന്ന കാര്യമാണെന്ന് പറഞ്ഞാലും ഒരു ദൈവവചനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രശ്നമൊന്നും ബാക്കി പറയാമോ? അല്ല, സത്യ തന്റെ അടുത്തോടാണേ പറയുന്നത്, അത് വലിയ പ്രശ്നമൊന്നുമല്ല. പക്ഷേ കൂടുതൽ ഗൗരവമായത് ഏതാണ്? നിത്യമായ മരണം. അതുകൊണ്ട് ഇത് നമ്മളെ ബാധിക്കുന്നതാണ്, വളരെ പ്രധാനമാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ജീവനെ സംബന്ധിക്കുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ അത് നിങ്ങൾ എത്ര ഗൗരവമായി എടുക്കുമോ അതിനേക്കാളും ഗൗരവമാണ്. പ്രിയപ്പെട്ടവർ, ലോകത്തിൽ എന്തൊക്കെ തരം രോഗങ്ങളാണ് പടർന്നുകൊണ്ടിരിക്കുന്ന അറിയാമോ? ദി എയർബോൺ വൈറസസ് ഇഷ്ടം പോലെ പറഞ്ഞോണ്ടിരിക്കുക. അറിയാമല്ലോ ബേർഡ് ഫ്ലൂ, അതിപ്പം മനുഷ്യനെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് ചില പത്രങ്ങളൊക്കെ അതിനെ കുറിച്ചൊക്കെ എഴുതുന്നുണ്ട്. പേടിക്കല്ലേ, ഇപ്പോ എയർബോൺ വൈറസ് ബേർഡ് ഫ്ലൂ ഒക്കെ ഇവിടെ എല്ലാം അങ്ങ് റാമ്പന്റ് ആകുക, അങ്ങ് പരക്കുവാണെന്ന് വിചാരിച്ചേ. അപ്പൊ പെട്ടെന്ന് ഓരോ ഭാഗത്ത് ഇവിടുത്തെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ആളുകളെ വിളിച്ചു കൂട്ടി ഒരു യോഗം നടത്തി എല്ലാവർക്കും ഓരോ മാസ്ക് കൊടുക്കുക, സങ്കല്പിക്കുക. അത് ഉപയോഗിക്കേണ്ട രീതിയും അതിനകത്തെ സ്റ്റഫിങ്സ് റീഫിൽ ചെയ്യേണ്ട വിധങ്ങളും ഇതൊക്കെ പറഞ്ഞ് ഫിസിക്കൽ ഡെത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു കാര്യം ഇവിടെ പറയുകയാണെങ്കിൽ ആ മാസ്ക് മേടിക്കാൻ എന്നാ ഇടിയായിരിക്കും ഇല്ലേ? ചൂടാ, പുറത്ത് ചൂടാന്നും പറഞ്ഞ് വീട്ടിൽ ഇരിക്കൂ, മണിക്കൂറുകൾ ക്യൂ നിൽക്കേണ്ടി വന്നാലും പോയി മേടിക്കും. അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മുടെ ശാരീരിക മരണം അതെത്രയും ഗൗരവമായി നമ്മൾ അതിൽ നിന്ന് ഒഴിവാകാൻ ശ്രമിക്കുമോ അതിനേക്കാൾ ഗൗരവമായി എടുക്കേണ്ട കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇതിന് അതിന്റെ അർഹിക്കുന്ന പ്രാധാന്യവും ഗൗരവവും കൊടുക്കണേ എന്ന് ഞാൻ ആരംഭത്തിൽ നിങ്ങളോട് അപേക്ഷിക്കുന്നു. മാത്രം പ്രിയപ്പെട്ടവരെ, കണ്ടില്ലേ, ആകയാൽ നാം എന്ത് പറയണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ ഒരുതാള് വരുത്. ആ ഉപയോഗിച്ചിരിക്കുന്ന പദം ശ്രദ്ധിച്ച്, പാപം ചെയ്തുകൊണ്ടിരിക്ക എന്നോ എന്ന് പറഞ്ഞാൽ പാപത്തിൽ തുടരുക എന്നോ. പൗലോസ്ലിഹ യാഥാർത്ഥ്യങ്ങൾ എന്നതിലൊന്നും കണ്ണടയ്ക്കുന്നില്ല. കാരണം നീതീകരിക്കപ്പെട്ട ഒരു വ്യക്തി ഒരിക്കലും പാപം ചെയ്യാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലേക്ക് ആകുന്നില്ല. നോ ഫിസിക്കൽ ഇൻകപ്പാസിറ്റേഷൻ ടു കമ്മിറ്റ് സിൻ ഓവർടേക്ക് ദ പേഴ്സൺ. ഹി സ്റ്റിൽ ഹാസ് എ ടാങ് വിച്ച് ക്യാൻ ടെൽ ലൈസ്. ഹി സ്റ്റിൽ ഹാസ് ഓൾ ദി ഫാക്കൽറ്റീസ് വിത്ത് വിച്ച് ഹി ക്യാൻ കമ്മിറ്റ് എനി ടൈപ്പ് ഓഫ് സിൻ. ഒരു ഫിസിക്കൽ ഇൻകപ്പാസിറ്റേഷൻ അവിടെ ഉണ്ടാകുന്നില്ല. കേക്കണേ, ഒരിക്കലും ശാരീരികമായി പാപം ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് ആരും ആയിത്തീരുന്നില്ല. അതുകൊണ്ട് ആ യാഥാർത്ഥ്യത്തിന് നേരെ പൗലോസ് കണ്ണടക്കിയല്ല. അതാണ് ഇവിടെ പറയുന്നത്. നാം എന്തു പറയേണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്ക എന്നോ. പാപം ചെയ്യാൻ സാധ്യതയില്ല എന്നല്ല, പാപം ചെയ്യാൻ സാധ്യതയുണ്ട്, പാപത്തിൽ അകപ്പെടാൻ സാധ്യത ഉണ്ട്, പക്ഷേ പാപം ചെയ്തുകൊണ്ടേ ഇരിക്കയോ. പാപത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു സ്ഥിതിയാണ് അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഒരു കണ്ടിന്യൂസ് ടെൻസ് ആണ്, ചെയ്തുകൊണ്ടേ ഇരിക്കുക. യോഹന്നാന്റെ ഒന്നാം ലേഖനം മൂന്നാമധ്യായം അതിന്റെ ഒൻപതാമത്തെ വാക്യം എടുത്തെങ്കിലും ഒന്ന് വായിച്ചേക്കാമോ? യോഹന്നാന്റെ ഒന്നാം ലേഖനം മൂന്നാമത്തെ ഒൻപതാമത്തെ കേട്ടോ, ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യാൻ കഴിയുകയുമില്ല എന്ന് പറഞ്ഞാൽ അവന് ഒരു ശാരീരികമായ ഒരു കഴിവുകേടുണ്ടായെന്നാണോ അതിന്റെ അർത്ഥം? അല്ലെ, കള്ളം പറയാൻ തുടങ്ങുമ്പോൾ രക്ഷിക്കപ്പെട്ട ഒരു ദൈവം അതിന് കള്ളം പറയാൻ തുടങ്ങുമ്പോ കള്ളമാണ് നാക്ക് ഇങ്ങനെ അങ്ങ് മരച്ചു തിന്നുവോ? തിന്നുവോ? വലുവിനെ തല്ലാൻ കൈ പൊക്കാൻ നേരത്ത് കൈ അങ്ങ് തളർന്നു പോയി നിന്ന് പോവുമോ? ഇല്ല, ഇല്ല, ഇല്ല. അവിടെ നമ്മൾ വായിച്ചാണ്ട് അതുപോലെ തോന്നില്ലേ? അവൻ പാപം ചെയ്യാൻ അവന്, അപ്പോൾ ഫിസിക്കൽ അല്ല, അത് ഇന്റേണലാണ്, ആന്തരികമാണ്. പാപം ചെയ്യാൻ കഴിയാത്ത നിലയിലുള്ള ഒരാത്മീയവും ആന്തരികവുമായ രൂപാന്തരം നമ്മളിൽ ഉളവായി കഴിയുന്നു. കേക്കണേ, പാപം ചെയ്യാൻ കഴിയാത്തതുപോലുള്ള ആത്മീയമായ ഒരവസ്ഥയിലേക്ക് നമ്മൾ വരുന്നു. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല, അവൻ പാപം പരിചയിച്ചുകൊണ്ടിരിക്കുന്നില്ല. ഏതെങ്കിലും കാരണവശാൽ, അബദ്ധവശാൽ ഒരു ചെറിയ തെറ്റിൽ അകപ്പെട്ടാൽ അതിൽ നിന്ന് മോചനം പ്രാപിക്കുന്നതുവരെ, മനസാക്ഷി നിർമ്മലീകരിക്കപ്പെടുന്നതുവരെ അസ്വസ്ഥതയോടെ തുടരുന്ന, ദൈവസനം നിലവിളിക്കുന്ന ഒരവസ്ഥയാണ് അവിടെ ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. കർത്താവിന്റെ ദാസൻ കെ വി സൈമൺ സാർ അതിന് പറഞ്ഞൊരു ഉദാഹരണം, ഒരു നല്ല ഉദാഹരണമാണ്, അത് ഞാൻ ഇവിടെ ആവർത്തിക്കാം. അദ്ദേഹം പറഞ്ഞത് ആട്ടിൻകുട്ടിയുടെയും പന്നിക്കുട്ടിയുടെയും ഉദാഹരണമാണ്. ആട്ടിൻകുട്ടിയും പന്നിക്കുട്ടിയും, ആട്ടിൻകുട്ടി അതിനെ പിടിച്ചുകൊണ്ട് വഴിയെ പോകുമ്പോൾ, സപ്പോസ് ദേർ ഈസ് എ പുഡിൽ ഓൺ ദ റോഡ്, ഇച്ചിരി ഒരു ഒരു വെള്ളവും ചള്ളയും റോഡിൽ കിടപ്പുണ്ടെങ്കിൽ ആട്ടിൻകുട്ടി എന്ത് ചെയ്യും? ചരടെ പിടിച്ചോണ്ട് നമ്മൾ പോവുക. ആ വെള്ളം കാണുമ്പോൾ അവൻ പുറകോട്ട് ഇരിക്കും, മത്സരിയെ പോലെ അലച്ചോണ്ട് പുറകോട്ട് ഇരിക്കും. നമ്മൾ അതിനെ വാങ്ങും പറഞ്ഞ് വലിച്ച് അതിനെ കൊണ്ടുവന്ന് കണ്ട കൊറേ അലച്ച് റെസിസ്റ്റ് ചെയ്ത് നോക്കും. ചള്ള റെസിസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴും ഇല്ല, വലിച്ച് അങ്ങ് കൊണ്ടുപോകും എന്ന് അവന് ബോധ്യപ്പെട്ടാൽ എന്തു ചെയ്യും? അലച്ചോണ്ട് ഒരൊറ്റ ചാട്ടം ചാടും. ചാടുന്ന ചാട്ടത്തിന് ഒത്തിരി വലിയൊരു പുടിലാണെന്ന് ഒരു ഒത്തിരി വലിയൊരു ചള്ളയാണെന്ന് വിചാരിക്കുക. ഇതിൽ ഒരു കാല് ഈ ചള്ളയുടെ ഒരു കോടിൽ ചവിട്ടി ഒരു തുള്ളി ചേറ് അതിന്റെ ശരീരത്ത് തെറിച്ചാൽ, സപ്പോസ് ജസ്റ്റ് വൺ ഡ്രോപ്പ് ഓഫ് മഡ് ഗോട്ട് മീൻസ് ഫെൽ ഓൺ ഇറ്റ്സ് ബോഡി, എന്നാ നിലവിളിയ, എന്നാ ആലവിളിയ അല്ലേ? ഒരു തുള്ളി ചേറ് മേത്ത് വീണോ? ലേറ്റ് വിളിച്ച് നാടിളക്കി ബഹളം കൂട്ടി കൊണ്ടുപോകുന്ന ആളിന്റെ ശരീരത്തോട്ട് വന്ന് കിടന്ന് ഇങ്ങനെ ഒരയ്ക്കും. അല്ലെങ്കിൽ ഓടിച്ചെന്ന് വഴിയരിയ നിൽക്കുന്ന ഒരു മരത്തേരിട്ട് ഒരച്ച് ഒരച്ച് ഈ ഓർമ്മ പോലും അതിന്റെ മനസ്സിൽ നിന്ന് പോകുന്നത് വരെ വാ കൂട്ടാതെ നിലവിളിയ. അതിനിടയിൽ ശാന്തപ്പെട വഴിയെ അലച്ചു വിളിക്കുന്ന ആരെയും കൊണ്ട് വന്നതെന്ന് വെച്ചിട്ട് വഴിയരിക്കുന്ന നല്ല കിളിർന്ന പുല്ലോ നല്ല കിളിർന്ന ഇലയോ, സപ്പോസ് വേരി ടെൻഡർ ലീവ്സ് ഇ പ്ലക്ക് ഫ്രം സം ട്രീസ് നിയർ ബൈ, and give it to eat. Even while eating that tender leaves, it will be just bleeding. Very sorrowfully. സങ്കടത്തോടെ കരയുവായി. ഇതുപോലെ ആ ഒരു ദൈവമേ. എന്നാൽ പന്നിക്കുട്ടി അവനെ ചേറ്റുകുണ്ടി എന്ന് കയറ്റി കുളിപ്പിച്ച് മിടുക്കനാക്കി, നല്ലൊരു ചരടൊക്കെ ഇടിയിച്ച് സോപ്പ് പൗഡറൊക്കെ ഇടിയിച്ച് മിടുക്കനാക്കി വലിയ കൊണ്ടുപോകും. അതിലൊരു ഇച്ചിരി സപ്പോസ് ഒരു മഡ് ഹോൾ ഒറ്റച്ചാട്ടം ചാടി ഓടി ആരാച്ചത്. ഹായ് എന്നാ രസ. ഇറ്റ് വിൽ ബി എൻജോയിങ് ഇറ്റ്സെൽഫ്. It will be frolicking in that muddy hole. Anath kadannu, it will be frolicking. It will be enjoying itself. Logathil, paapathil jeevikkunna oru chithram adha. Ennal, rakshikkappetta oru deivam idu poleya. If by some mischance, because of some unfortunate situation, somebody happens by the force of situations deliberately, or means unknowingly, if he commits, he does something that's not becoming of a child of God, he is not achieved till the very memory is erased from the mind. Aa orma polum manasil ninnu pogunnathu vare sohatram avanu swasthathayilla. Kannuneerum nelaviliyum anudavu yetu varachilumaanu manasilayennu vishwasikkatte sohatram. പ്രിയ ദൈവമക്കളെ, പാപം പരിചയിച്ചുകൊണ്ടിരിക്കുന്നില്ല. അതാ ഇവിടെ നോക്കിക്ക്, കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടേ ഇരിക്കയെന്നോ ഒരു നാളും അരുത്. സഹോദരങ്ങളെ, രക്ഷിക്കപ്പെട്ടു, വിശുദ്ധിയിൽ ജീവിക്കുന്ന കൂട്ടത്തിൽ എന്തെങ്കിലും ഒരു ദൗർഭാഗ്യം നിമിത്തം ഒരു ചെറിയ തെറ്റ് നമ്മൾ ചെയ്യാനിടയായി എന്ന് വിചാരിച്ച് നിങ്ങൾ നിരാശപ്പെട്ടു പോകരുത്. ഓ, എന്നെ കൂടി ഒന്നും നടക്കില്ല, ഞാൻ എത്ര സൂക്ഷിച്ച് ജീവിച്ച, എന്നിട്ട് ഞാൻ ആ പൊല്ലാഫി പെട്ടുപോയി. എന്റെ പോലെ ദൈവമേ, വെറുതെ ഇനി കൂടുതൽ മനസ്സാക്ഷി കൂട്ടലും ഉണ്ടാകാതിരിക്കാമെങ്കിൽ അത്രയും കൂടെ നല്ലതല്ലേ, വേണ്ട എന്ന് പറഞ്ഞ് നിരാശപ്പെട്ട് പിന്മാറാൻ പാടില്ല. സ്തോത്രം. നമ്മുടെ ബലഹീനതകളെ ദൈവത്തോട് അറിയിക്കുന്നുവെങ്കിൽ നമ്മെ രക്ഷിപ്പാൻ, നമ്മെ വിടുവിക്കുവാൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന കർത്താവ് ജീവിക്കുന്നുണ്ടെന്ന് മറന്നു പോകരുത്. അത് പാപം ചെയ്യുവാൻ ഒരു ലൈസൻസ് അല്ല താനും. സ്തോത്രം. ഒരു കാര്യം ഓർത്തോളണം, പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ ഒരു നാളും അരുത്. എന്നിട്ട് അതിന്റെ വിശദീകരണം പറയുക അദ്ദേഹം. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത്. അപ്പൊ നമ്മൾ പാപസംബന്ധമായി മരിച്ചു, ഇതാണ് ലീഗൽ ഡെത്ത്. പാപസംബന്ധമായി മരിച്ചു എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ കഴിഞ്ഞ അധ്യായങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട്, അധത്തനെ നീതീകരിക്കുന്നവൻ നീതിമാനായിരിക്കാൻ എങ്ങനെ കഴിയും? അതായിരുന്നല്ലോ നമ്മളുടെ പ്രധാന ചിന്ത, ഓർക്കുന്നുണ്ടല്ലോ. സ്തോത്രം. അഭക്തനെ ദൈവം നീതീകരിക്കുന്നു, ദുഷ്ടനെ നീതീകരിക്കുന്നവർ നീതിമാനെ കുറ്റം വിധിക്കുന്നത് ഒരുപോലെ യഹോവയ്ക്ക് വെറുപ്പ് എന്ന് തിരുവെഴുത്ത് പറഞ്ഞിരിക്കേ. ഒരിക്കലും ഒരു നീതിമാനെ കുറ്റം വിധിക്കുവാനോ ഒരു ദുഷ്ടനെ നീതീകരിക്കുവാനോ പാടില്ല എന്ന ദൈവവചനത്തിന്റെ വ്യവസ്ഥയായിരിക്കേ, അത് ദൈവ പ്രകൃതത്തിന്റെ പിരിയാഭാഗമായിരിക്കേ. സ്തോത്രം. പാപിയും അഭക്തനുമായ മത്സരിയും ശത്രുവുമായ ഒരുവനെ സൗജന്യമായി നീതീകരിക്കുമ്പോൾ നീതീകരിക്കുന്ന ദൈവം എങ്ങനെ നീതിമാനായി തുടരാൻ കഴിയും? അത് പൗലോസിനോട് ഡീൽ ചെയ്യുന്ന ഒരു പ്രശ്നമാണ് നമ്മൾ കണ്ടല്ലോ. ഐ ഹോപ്പ് ഐ മേഡ് മൈ സെൽഫ് ക്ലിയർ എനഫ്. ഞാൻ പറഞ്ഞത് വ്യക്തമായി വിചാരിക്കട്ടെ. ഹൗ ക്യാൻ എ റൈറ്റ്യസ് ഗോഡ് കണ്ടിന്യൂ ടു ബി റൈറ്റ്യസ് ഈവൻ ആഫ്റ്റർ ഹി ജസ്റ്റിഫൈസ് എ സിന്നർ അൺകണ്ടീഷണലി ജസ്റ്റ് ഓൺ ദ ബേസിസ് ഓഫ് ഹിസ് ഫെയ്ത്ത്? അതിനിടയ്ക്ക് അവിടെ ഒരു കാര്യം നടന്നു. സംതിങ് ഹാസ് ഹാപ്പൻഡ് ദേർ. അവിടെ ഒരു കാര്യം നടന്നു. എന്തുവാ നടന്നത്? ജീസസ് ടുക്ക് അപ്പ് ഓൾ ഹിസ് സിൻ അപ്പോൺ ഹിസ് ഹോളി ബോഡി ആൻഡ് ഓഫേർഡ് ഹിംസെൽഫ് ആസ് എ പ്രൊപ്പീഷിയേഷൻ. നമുക്ക് പ്രായച്ചിത്തമായി, പറഞ്ഞൊന്നും മറക്കല്ലേ, കർത്താവ് നമുക്ക് എന്തുവായി? പ്രായച്ചിത്തമായി പകരം മരിച്ചു. അവന്റെ രക്തത്താൽ നമുക്ക് വീണ്ടെടുപ്പുണ്ട്. അവന്റെ രക്തത്താൽ പാപമോചനം. അവന്റെ ജീവൻ നമ്മുടെ ജീവന് പകരം കൊടുത്തു. അതുകൊണ്ട് നമ്മൾ ഇതൊന്നും ചെയ്യുകയല്ല, പ്രവൃത്തികളും സൽപ്രവൃത്തികളും ഒന്നും ചെയ്തിട്ടല്ല. പിന്നെ വിശ്വാസത്താൽ, വിശ്വാസാൽ എന്ന് പറഞ്ഞാൽ ആദ്യം അത് വിനയപ്പെടണം. വിശ്വാസമുള്ളതിന്റെ വിശദീകരണമൊക്കെ നമ്മൾ പറഞ്ഞത് മറക്കല്ലേ. സമ്പൂർണമായി വിനയപ്പെട്ട് ദൈവത്തിൽ ആശ്രയിച്ച് പാപിയാണെന്ന് പൂർണ്ണ ഹൃദയത്തോടെ ഏറ്റുപറഞ്ഞ് സ്തോത്രം ദൈവകൃപയിൽ ആശ്രയിച്ച് കർത്താവിനെ എല്ലാമായി സ്വീകരിച്ച് യേശുവിന്റെ മരണം എന്റെ മരണം എന്ന് അംഗീകരിക്കണം. യേശുവിന്റെ മരണം എന്റെ മരണമെന്ന് ഹൃദയപൂർവം അംഗീകരിച്ച് വായികൊണ്ട് ഏറ്റുപറഞ്ഞ് സ്തോത്രം ആ മരണത്തിൽ പങ്കാളിയാകുവാൻ ഏൽപ്പിക്കപ്പെടുന്നത് കൊണ്ട് മാത്രമേ ആ വിധി അവനിൽ നിന്ന് നീങ്ങുന്നുള്ളൂ. എങ്കിൽ മാത്രമേ സ്തോത്രം അവനെ നീതീകരിക്കുമ്പോൾ, ഈ പാപിയെ നീതീകരിക്കുമ്പോൾ ദൈവം നീതിമാനായിരിക്കാൻ കഴിയുള്ളൂ. ദൈവം തന്റെ നീതിക്കും നിയമത്തിനും നേരെ കണ്ണടയ്ക്കുകയല്ല. സ്തോത്രം തന്റെ നീതിയും നിയമവും ഒക്കെ ദൈവത്തിന് മുമ്പിൽ ഇരിക്കുന്നു. ദൈവം അതിനു നേരെ കണ്ണടയ്ക്കയില്ല. സ്തോത്രം തന്റെ നീതി നിവർത്തിക്കുവാൻ പുത്രനെ കുരുതി കൊടുത്തു. ആ മരണത്തിൽ നമ്മൾ പങ്കാളിയായി. യേശുവിന്റെ മരണം എന്റെ മരണം നമ്മൾ അംഗീകരിച്ചതുകൊണ്ടാണ് നമ്മൾ നീതീകരിക്കപ്പെട്ടത്. മനസ്സിലായത്? വിശ്വസിക്കട്ടെ. അതാണ് പാപസംബന്ധമായി മരിച്ചു വരാ. ഇനി ജീവിക്കുന്ന ഞാനല്ല, ഗലാത്തർ 2:20, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രയെന്നിൽ ജീവിക്കുന്നു. സ്തോത്രം. എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിൽ അല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. നമ്മൾ പ്രശംസിക്കുന്നു, ദൈവത്തിൽ പ്രശംസിക്കുന്നു. ദൈവത്തിൽ പ്രശംസിക്കുന്നത് യഹൂദൻ ദൈവത്തിൽ പ്രശംസിച്ച പോലെ അല്ലെന്ന് നമ്മൾ ചിന്തിച്ചല്ലോ. യഹൂദൻ ദൈവത്തിൽ പ്രശംസിച്ചത് അങ്ങനെ, ഞാൻ ദൈവത്തിന്റെ ആളാണ്, ദൈവം എനിക്കുള്ളവനാണ്, ഐ എം എ സ്പെഷ്യൽ പേഴ്സൺ ചോസൺ ബൈ ഗാഡ് എന്നതിനായിരുന്നു തന്റെ ആ യോഗ്യതയെക്കുറിച്ച്, തന്റെ മേന്മയെക്കുറിച്ചാണ് യഹൂദൻ പ്രശംസിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ 5 വരുമ്പോൾ സ്തോത്രം നമ്മൾ ദൈവത്തിൽ പ്രശംസിക്കുന്നു, ദൈവം അയോഗ്യനോ എന്നോട് ഇത്രയും കരുണ കാണിച്ചല്ലോ. ദൈവത്തിന്റെ വല്ലഭത്വത്തിലാണ് നമ്മൾ പ്രശംസിക്കുന്നത്. യഹൂദൻ തന്റെ കേമത്തരത്തിൽ പ്രശംസിച്ചപ്പോൾ നമ്മൾ ദൈവത്തിന്റെ വല്ലഭത്വത്തിൽ പ്രശംസിക്കുക. മറക്കല്ലേ സ്തോത്രം. അപ്പോൾ ദൈവം നമ്മളോട് കരുണ കാണിച്ചു എന്നുള്ള അംഗീകാരവും ഏറ്റുപറച്ചിലും കൊണ്ട് നമ്മൾ മരിച്ചതിന് തുല്യം നമ്മൾ ഏൽപ്പിക്കുക. സ്തോത്രം. നമ്മൾ മരിച്ചതിന് തുല്യം യേശുവിന്റെ മരണം അതുപോലെ അംഗീകരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നീതീകരിക്കപ്പെടുവാൻ കഴിയുകയുള്ളൂ. അതാ പറയുന്നത്, കണ്ടോ? അതാണ് ഇറ്റ്സ് എ ലീഗൽ ഡെത്ത്. പാപസംബന്ധമായി മരിച്ചവരെ നാം ഇനി അത് ജീവിക്കുന്നത് എങ്ങനെ? അതിന്റെ വിശദീകരണത്തിന് ചോദിക്കുക പൗലോസ്. അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? സ്തോത്രം. കേട്ടെ, സ്നാന ഉപദേശം നീതീകരണോപദേശം വിശദീകരിച്ച ശേഷമാണ് പറയുന്നു. കേക്കണേ, സ്നാനോപദേശം നീതീകരണത്തിന്റെ ഒക്കെ ആ ആന്തരിക സത്യങ്ങളെല്ലാം വെളിപ്പെടുത്തിയ ശേഷമായത് സ്നാനം. സ്നാനം ക്രിസ്ത്യ ജീവിതത്തിന്റെ തുടക്കമല്ല, ക്രിസ്ത്യ ജീവിതത്തിൽ സമർപ്പണത്തിന്റെ പ്രതീകമായിട്ടാണ്. മനസ്സിലാവുന്നു വിശ്വസിക്കട്ടെ. ക്രിസ്ത്യ ജീവിതത്തിന്റെ ആരംഭത്തിൽ തന്നെ ഉള്ളതാണ് ആ സമ്പൂർണ്ണ സമർപ്പണമാണ് അതിൽ പ്രധാനമായിട്ടിരിക്കുന്നത്. സ്തോത്രം. അല്ലാതെ സ്നാനം കഴിഞ്ഞിട്ടല്ല വിശ്വാസം, പിന്നെ വിശ്വസിച്ച ശേഷമാണ് സ്നാനം. മറന്നു പോകരുത്, സ്നാനം വളരെ പ്രധാനമാണ്. സ്നാനം വളരെ പ്രധാനമാണ്. എന്താണ് പ്രധാനമായിരിക്കുന്നത്? കണ്ട്, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിക്ക് നിങ്ങൾ അറിയുന്നില്ലേ? നിങ്ങൾക്ക് അറിയാൻ മേലെയാണ് ചോദിക്കുന്നത്. കാര്യം ഇത് കഴിഞ്ഞ വ്യക്തിയാണ്, ഇതൊക്കെ ഉപദേശം ഒരു പഠിച്ചവ. അതെ, അവരെ ഇത് പഠിപ്പിച്ചിട്ടാണ്. നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവ് തന്റെ അന്ത്യ നിയോഗം കൊടുക്കുമ്പോൾ കർത്താവ് അവരോട് പറഞ്ഞത്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് ആ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പം തങ്ങൾ ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും. അതെ, തർജ്ജമ ചെയ്തപ്പോൾ ഇച്ചിരി ഓർഡർ തിരിച്ചിട്ടിരിക്കുകയാണ്. ഇത് ഈ ഭാഗം കൊണ്ട് വായിച്ചാൽ നമുക്ക് തോന്നും ആദ്യം എന്ത് ചെയ്യണം? ആദ്യം ചെന്ന് സ്നാനപ്പെടും. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ബാപ്റ്റിസ്മൽ ബ്ലെസ്സിങ്സ് എന്ന് പറയുന്ന ഒരു ഉപദേശം ഇന്ന് ചിലയിടത്തൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ബാപ്റ്റിസ്മൽ ബ്ലെസ്സിങ് അടുത്ത സമയത്ത് എനിക്കറിയാം കോട്ടയത്തിനടുത്ത് ഒരു കുറേ ആളുകളെ കൂട്ടത്തിൽ ഒരാൾ സ്നാനം നടത്തിക്കൊണ്ടിരിക്കുക. സ്നാനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ മീൻസ് പുല്ലി എത്താൻ വന്നവരും പിന്നെ കുളിക്കടവിൽ തുണി കഴുകാൻ വന്നവരും കുളിക്കാൻ വന്നവരും ഒക്കെയായ ധാരാളം സ്ത്രീകൾ, നാനാജാതിക്കാരായ സ്ത്രീകൾ അവിടെ നിൽപ്പുണ്ട്. ആളുകളൊക്കെ നിൽപ്പുണ്ട്. നിൽക്കുമ്പോൾ ഇതുവരെ കാഴ്ചക്കാരായി നിൽക്കുമ്പോൾ ഇത് വളരെ പാട്ടും വലിയ സന്തോഷകരമായത്. അവർ ചോദിച്ചു, അവിടെ നിൽക്കുന്ന ആൾ ചോദിച്ചു, ഈ അനുഗ്രഹത്തിന് വേണ്ടി ആര്, ഈ അനുഗ്രഹത്തിന് വേണ്ടി നിൽക്കുന്ന ആരുണ്ട്? അപ്പൊ കുറെ സ്ത്രീകൾ ഇറങ്ങിച്ചെന്നു. കുറെ സ്ത്രീകൾ ഇറങ്ങിച്ചെന്നപ്പോൾ നാമം ചൊല്ലി മുക്കി കയറ്റിവിട്ടു. കയറിപ്പോയി അവരോട്, അവർ കുറച്ച് കഴിഞ്ഞപ്പോ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തു കാണിച്ച്? പറഞ്ഞു, അതെ ഒരു യേശുവിന്റെ പേര് പറഞ്ഞ് ഒന്ന് ഒരു ഒരു പുണ്യതീർത്ഥത്തിൽ മുങ്ങുന്ന പോലെ ഒന്ന് മുങ്ങി ആ ദൈവദാസൻ അതിന് ആ ശുശ്രൂഷ നടത്തി കിട്ടിയവത്തെ ഒരു അനുഗ്രഹമല്ലേ? മനസ്സിലായില്ലേ? ത്രിവേണി സംഗമത്തിൽ പോയി ഒന്ന് മുങ്ങിയാൽ, പുണ്യതീർത്ഥത്തിൽ പോയി ഒന്ന് മുങ്ങിയാൽ അത് അതൊരു അനുഗ്രഹമല്ലേ? ഇവിടെ അത് അനുഗ്രഹമാണെങ്കിൽ ഇവിടെ ഒരു ദൈവദാസൻ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് യേശുവിന്റെ നാമം ചൊല്ലി ഒന്ന് മുക്കി കയറ്റി വിട്ടു എന്ന് പറഞ്ഞാൽ അതൊന്നുകൂടെ ഒരു അനുഗ്രഹമല്ലേ? വേറൊന്നുമില്ല. അതുകൊണ്ട് അതുപോലെ ഒരു ഒരു ചിന്ത പോലെ തോന്നുന്നില്ലേ? എന്നിട്ട് പിന്നെ അങ്ങ് പഠിപ്പിച്ചാൽ മതി. അങ്ങനല്ല, അങ്ങനല്ല കേട്ടി. ഇങ്ങനെയാണ് മൂലഗതി. നിങ്ങൾ ഇംഗ്ലീഷ് ഒക്കെ എടുത്ത് വായിച്ചു നോക്കിയോ, അവിടെ എഴുതിയിരിക്കുന്നത് പഠിപ്പിച്ചിട്ട് സ്നാനം കഴിപ്പിക്കണമെന്നാ. പഠിപ്പിച്ചിട്ട് സ്നാനം കഴിച്ച് കഴിപ്പിച്ച് ശിഷ്യരാക്കണമെന്നാ. നോക്കണേ, പഠിപ്പിക്കലാണ് ആദ്യം വരണം. തിരുവനന്തപുരത്ത് പരിശോധിച്ച് നോക്കുക, ആദ്യം പഠിപ്പിച്ച് വിശ്വസിക്കുന്നെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, സ്നാനം കഴിപ്പിക്കുന്നുള്ളൂ. അതാണ് ഇതേ അധ്യായത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്. അതിൽ 17-ാമത്തെ വാക്യം നോക്കിയാൽ, 6-ാം അധ്യായം 17-ാം വാക്യം, എന്നാൽ നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശരൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച പാപത്തിനുള്ള സ്വാതന്ത്ര്യം ലഭിച്ചു. പഠിപ്പിച്ച ഉപദേശരൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ചത് കൊണ്ടാണ് ആരായത്? പാപത്തിൽ നിന്ന് സ്വതന്ത്രം ആയത്. സ്വതന്ത്രം പഠിപ്പിച്ച ഉപദേശരൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ചു എന്ന് നമുക്ക് മീൻസ് റോമ സഭയിലുള്ള ആളുകൾ അവരുടെ അനുഭവത്തോട് ചേർന്ന് പൗലോസ് പറഞ്ഞ വാക്കുകളെ അംഗീകരിക്കും തീർച്ചയായും. അപ്പോൾ ആദ്യം ഉപദേശമാണ്, പഠിപ്പിക്കലാണ് സ്തോത്രം. ആദ്യം നീതീകരണത്തെ കുറിച്ചുള്ള ഉത്ബോധം അവനുണ്ടാകണം. അതിനുശേഷമാണ് ഏത് പറഞ്ഞ് സ്നാനം. സ്തോത്രം, അതെത്ര വ്യക്തമായി ഇവിടെ കാണുന്നു. എന്നിട്ട് സ്നാനം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് അവിടെ പറയുന്നത്? എന്തിനാ? യേശുക്രിസ്തുവിനോട് ചേരുവാൻ. ഞാൻ ചേരുവാൻ എന്നുള്ളതിന് ഗ്രീക്കിലുള്ള പദം സുംഫുറ്റോസ് എന്നാണ്. സുംഫുറ്റോസ് എന്ന് പറഞ്ഞ ആ വാക്ക് ഒരു വൃക്ഷത്തിന്റെ ശിഖരം അതിന്റെ തൈത്തടിയോട് ചേർന്നിരിക്കുന്ന പോലെ എന്നാണ്. സുംഫുറ്റോസ് ക്രിസ്തുവിനോട് ചേർന്നിരിക്കുക. അത് തന്നെ എന്റെ പൊന്നു കർത്താവ് പറഞ്ഞു യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ പറഞ്ഞല്ലോ, ഞാൻ മുന്തിരി വള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. എന്നോട് ചേർന്നിരിക്കണം, എന്നിൽ ഫലം കായ്ക്കണം, കർത്താവിനോട് ചേർന്നിരിക്കണം. സ്നാനത്തിൽ നമ്മൾ എന്തിരിക്കുക? കർത്താവിനോട്. കർത്താവിന്റെ ഏത് ഘടക താളത്വത്തിന് ഏത് ഘടകത്തോടാ ചേരുന്നത്? അവന്റെ മരണത്തോട്, മരണത്തോടാണ് ചേരുന്നത്. സ്തോത്രം. പഴയ അതിന്റെ വിശദീകരണം പറയുകയാണ്, സ്നാനം പറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനം പറ്റിക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലയോ. ക്രിസ്തുവിനോട് ചേരുന്നവൻ ഏതിനാ പങ്കാളിയാണ്? അവന്റെ മരണത്തിൽ പങ്കാളിയാണ്. എന്നിട്ട് താഴെ വിശദീകരണം പറയുന്നത് കണ്ടേ, അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. സ്തോത്രം. വിശ്വാസം പ്രഖ്യാപിച്ചു കഴിഞ്ഞ് യേശുവിന്റെ മരണം എന്റെ മരണം എന്നുള്ള വിശ്വാസ പ്രഖ്യാപനം നടത്തിക്കഴിയുന്ന ഒരു ദൈവ പൈതൽ സ്നാനവെള്ളത്തിലേക്ക് ഇറങ്ങി അവനെ സ്നാനപ്പെടുത്തുമ്പോൾ, സ്തോത്രം, അവൻ വെള്ളത്തിനുള്ളിലേക്ക് പോകുമ്പോൾ അടക്കപ്പെടുന്നതിനും വെള്ളത്തിന് പുറമെ വരുമ്പോൾ ക്രിസ്തുവിനോട് ഉയിർത്തെഴുന്നേൽക്കുന്നതിനും പ്രതീകമാണ്, അടയാളമാണ്. സ്തോത്രം. അതിന് മാതൃകയാണ്. മനസ്സിലാവുന്നു വിശ്വസിക്കട്ടെ. മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ടാണ് സ്നാനം എന്നുള്ളൊരു മൂലകൃതിയിലെ പദം ബാപ്റ്റിസോ എന്നാണ്. അത് മുങ്ങുക, നിമജ്ജനം ചെയ്യുക എന്നാണ്. വെള്ളത്തിനടിയിൽ മുങ്ങിയിരിക്കുക എന്നാണ്. തളിക്കുക എന്ന് എന്നുള്ളതിന് ഗ്രീക്ക് പദം റെൻറ്റിസൈൻ എന്നാണ്. റെൻറ്റിസൈൻ എന്ന് എങ്ങും ഉപയോഗിച്ചിട്ടില്ല. റെൻറ്റിസൈൻ എല്ലായിടത്തും ഉപയോഗിച്ചിരിക്കുന്ന എന്താണ്? ബാപ്റ്റിസോ, മുങ്ങുക, വെള്ളത്തിൽ നിമജ്ഞനം ചെയ്യുക, അടിയിലേക്ക് പോവുക. എങ്കിൽ മാത്രമേ ഈ അർത്ഥം പോലും ശരിയാവുള്ളൂ, അല്ലേ ഉള്ളൂ? വെള്ളത്തിന് അടിയിലേക്ക് പോവുക. ശവസംസ്കാരം നടത്തുമ്പോൾ നമ്മൾ ഒരുപിടി മണ്ണ് വാരിയിട്ട് പരിപാടി കഴിക്കുമോ? കഴിക്കുകയില്ല. വെള്ളത്തിന് അടിയിലേക്ക് പോകുമ്പോഴാണ് ശവസംസ്കാരത്തിനെതിരായി അത് അർത്ഥപൂർണമായിരിക്കുന്നത്. സ്തോത്രം, മനസ്സിലാവുന്നു ഞാൻ വിശ്വസിക്കട്ടെ. ഇനി അല്പം കാര്യം ഇതിന്റെ വിശദീകരണമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതിന്റെ ഗൗരവം എന്താ? ഞാൻ പറഞ്ഞല്ലോ, യേശുവിന്റെ മരണത്തിൽ പങ്കാളിയാകുന്ന സ്നാനം എന്ന് പറയുന്നത് പാപത്തിന് മരിച്ചു എന്നുള്ളതിന്റെ ഒരു തെളിവാണ്. പാപത്തിന് മരിക്കുക എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, ഇറ്റ്സ് എ ലീഗൽ ഡെത്ത്, അത് നിയമപരമായ ഒരു നിർബന്ധമാണ്. കാരണം പാപം ചെയ്യുന്ന ദേഹി ദൈവത്തിന്റെ നിയമമാണ് അല്ലേ. ഒരു കാര്യം മറക്കരുത്, ഇവിടെ ഒരു മുനിസിപ്പ് കോടതി ഒരു വിധി പറഞ്ഞാൽ അതിന് മേളിലൊരു കോടതി അത് മാറ്റുന്നില്ലെങ്കിൽ നടപ്പാക്കും. സത്യമല്ലേ? എങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ കോടതി പാപിയുടെ മേൽ മരണം വിധിച്ചിരിക്കേ, അതിന് മേളിൽ വേറൊരു കോടതി ഉണ്ടോ? അത് മാറ്റാം, ഒരിക്കലുമില്ല. അതിന് മുകളിൽ വേറൊരു കോടതിയില്ല, അതുകൊണ്ടത് നടപ്പായേ തീരൂ. സ്തോത്രം, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നിവൃത്തിയാവുകയുള്ളു. ന്യായപ്രമാണത്തിൽ നിന്ന് വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാറി പോകുകയില്ല, നിവൃത്തിയാകണം. ന്യായപ്രമാണം പാപം ചെയ്യുന്ന ദേഹിയുടെ മേൽ മരണം വിധിച്ചെങ്കിൽ അത് നമ്മളിൽ നിവൃത്തിക്കപ്പെടണം, അത് നടപ്പാകണം. മറക്കല്ലേ? അതുകൊണ്ടാണ് സ്തോത്രം, അഭക്തനെ നീതീകരിക്കുന്ന ദൈവം നീതിമാനായിരിക്കുവാൻ കഴിയുന്നത് യേശുവിന്റെ മരണത്തിൽ നാം പങ്കാളിയായി, യേശുവിലൂടെ മരിച്ചു, നാമും മരിച്ചു എന്നത് അവിടെ വെളിപ്പെടുന്നത് കൊണ്ടാണ് അഭക്തനെ നീതീകരിക്കുന്ന ദൈവം നീതിമാനായിരിക്കുന്നത്. മനസ്സിലാവുന്നു വിശ്വസിക്കട്ടെ. അതുകൊണ്ടാണ് ലൂക്കോസ് 7:29 ഒന്ന് വായിക്കാമോ? ലൂക്കോസിന്റെ സുവിശേഷം 7:29 മറ്റൊരു സാഹചര്യവുമായി ചേർത്തിട്ടാണെങ്കിലും അവിടെ ഒരു വിശദീകരണം കാണാൻ കഴിയും. ഒന്ന് വായിച്ചാട്ടെ. ദൈവത്തെ സ്നാനമേറ്റതിനാൽ ദൈവത്തെ നീതീകരിച്ചു. അപ്പൊ സ്നാനത്തിൽ ദൈവത്തെ നീതീകരിക്കുകയോ? ഇതേ കൂടെ ഉണ്ടല്ലോ. സ്നാനത്തിൽ ദൈവത്തെ എന്ന് പറഞ്ഞാൽ അഭക്തനെ നീതീകരിക്കുന്ന ദൈവം നീതിമാനായിരിക്കണമെങ്കിൽ, സ്തോത്രം, ദൈവത്തിന്റെ നിയമം അനുശാസിക്കുന്ന മരണം അവന്റെ മേൽ നടപ്പായിരിക്കണം. ആ നിയമം അവന്റെ മേൽ നടപ്പാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയാണ് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ആന്തരികമായി വിശ്വസിച്ച് വായികൊണ്ട് ഏറ്റുപറയുകയും ബാഹ്യമായി സ്നാനത്തിൽ അതിൽ പങ്കാളിയാകുകയും ചെയ്യുമ്പോൾ ആ ഭക്തനെ നീതീകരിക്കുന്ന ദൈവം നീതിമാനായിരിക്കുക. അതുകൊണ്ടാണ് സ്നാനത്തിൽ ദൈവത്തെ നീതീകരിച്ചു. മനസ്സിലാവുന്നതിന് വിശ്വസിക്കട്ടെ. സഹോദരങ്ങൾ, ഏത് ദിവസം പരിശോധിക്കുമ്പോൾ ചില ഭാഗങ്ങളൊക്കെ വായിച്ചത് ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. കഴിഞ്ഞ രാത്രി ഞാൻ ഈ ഭാഗമൊക്കെ ചിന്തിച്ചപ്പോൾ മറ്റൊരു ഭാഗവിന്റെ ശ്രദ്ധയിൽ വന്നു, നിങ്ങൾ എസ്തേറിന്റെ പുസ്തകമൊക്കെ വായിച്ചാൽ ഈ നിയമങ്ങളൊന്നും ഒക്കെ പറയുമ്പോൾ നമ്മൾ പലപ്പോഴും അതിന്റെ ആ ഗൗരവത്തിൽ നമ്മൾ എടുക്കില്ല. പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യയിൽ നമ്മളൊരു ജനാധിപത്യ സംസ്ഥാന ഒരു സംവിധാനത്തിൽ ജീവിക്കുന്നതുകൊണ്ട് നമുക്ക് അത്രയും അതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാകാൻ വരികയില്ല. ഒരു ഏകാധിപത്യ സംവിധാനത്തിൽ നിലനിൽക്കുന്ന ആളുകൾക്ക് അതിനെക്കുറിച്ച് മനസ്സിലാവും. എസ്തേറിന്റെ പുസ്തകം നിങ്ങൾ വായിച്ചാൽ ഞാൻ വേഗം ഒന്ന് അതിന്റെ ആ സന്ദർഭം ഒന്ന് പറയാം. മൊർദെഖായി അവനെ മൊർദെഖായി ഹാമാനെ നമസ്കരിച്ചില്ല എന്ന ഏക കാരണത്താൽ മൊർദെഖായിയെ ഒറ്റ ജീവനെ തന്നെ ഞാൻ എന്നെ കാണിക്കാൻ ജസ്റ്റ് ഗിനി പിഗ്, ഹൗ ഇൻസിഗ്നിഫിക്കന്റ് എ പേഴ്സൺ ഹി ഈസ്. ഇഫ് ഐ ടേക്ക് റിവെഞ്ച് ഓൺ ഹിം, ഐ ഷുഡ് കിൽ ദ ഹോൾ ബ്രൂഡ് അസോസിയേറ്റഡ് വിത്ത് ഹിം ബൈ റൈറ്റ്. അല്ലേ, അവനോട് വർഗീയമായി ബന്ധപ്പെട്ടിരിക്കുന്ന മുഴുവനത്തിനെയും ശരിയാക്കിയെങ്കിൽ മാത്രമേ അവനോടുള്ള എന്തെങ്കിലും പ്രതികാരം ആകുകയുള്ളൂ. അവനെ മാത്രം ഞാൻ കൈയറിഞ്ഞുകൊണ്ട് കാര്യമായില്ലല്ലോ. കാര്യം ഐ എം സോ ബിഗ് എ പേഴ്സൺ എന്നുള്ള ഹാമാന്റെ ചിന്ത. എന്നിട്ട് അവൻ നയപരമായി കാര്യങ്ങൾ നീക്കിയിട്ട് രാജാവിനോട് എന്ന് പറഞ്ഞ് നമ്മുടെ രാജാവിന്റെ സംസ്ഥാനത്തിൽ ഒരു ഒരു അലങ്ങീരി നടക്കുന്ന ഒരു പ്രത്യേക ഒരു ഒരു കൂട്ടമുണ്ട്. യഹൂദനോട് പോയാൽ അവൻ അവന്റെ തനിമ കാത്തു പരിപാലിക്കുമല്ലോ, മറ്റുള്ളവരുമായിട്ട് ഒന്നും കൂടുകയില്ല. അവൻ അവന്റെ ഹിസ് ഓൾവേസ് കോൺഷ്യസ് ഓഫ് ഹിസ് റേഷ്യൽ സുപ്രിയോറിറ്റി ആൻഡ് ഹി വിൽ മീൻസ് സ്റ്റിക് ടു ഹിസ് പ്രിൻസിപ്പിൾ ആസ് ഫാർ ആസ് പോസിബിൾ, എസ്പെഷ്യലി ഇൻ റിച്വലിസ്റ്റിക് റിലിജിയസ് പ്രാക്ടീസസ് ഹി യൂസ്ഡ് ടു ബി വെരി റിഗറസ് വേ. എല്ലാം അവന്റെ ആ മതപരമായ ചടങ്ങുകൾ വളരെ മീൻസ് വിശ്വസ്തരായിരിക്കും. അതുകൊണ്ട് ഇവൻ ഈ കൂട്ടത്തിലെ ഒരു ഒരു ചെറിയ ഒരു ഒരു ഫ്രീക്ക എന്ന് പറഞ്ഞാൽ മനസ്സിലായാലും കൂട്ടത്തിൽ എല്ലാവരെയും കൂടെ ചേരാത്ത ഒരു 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 വികൃതി ഒരു വിചിത്രന. ഈ കാര്യം പതുക്കെ രാജാവിനോടൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം ശരി ആ ആദ്യ നിന്റെ ഇരിക്കുന്നു ഇഷ്ടംപോലെ ചെയ്തോടാൻ പറഞ്ഞു, കൈ ഹാപ്പി ചെയ്തേക്കാൻ പറഞ്ഞു. എന്നിട്ട് അവൻ ഉടനെ എന്തു ചെയ്തു, ഒരു വിളംബരം എഴുതി രാജമോതിരം കൊണ്ട് മുദ്രയിട്ട് കൊടുത്തയച്ചു 120 സംസ്ഥാനങ്ങളിലും, എല്ലാ സംസ്ഥാനങ്ങളിലും കൊടുത്തയച്ചു. കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇന്നത് ഇന്ന മാസം ഇത്രാം തീയതി എല്ലായിടത്തും എത്തണ്ടേ, ഒരു കോർഡിനേഷൻ വേണമല്ലോ. ഇന്ന മാസം ഇത്രാം തീയതി അടുത്തുള്ള സകല യഹൂദിനെ എല്ലാവരും കൂടെ സംഘടിച്ച് കശാപ്പ് ചെയ്തേക്കണം, അവന്റെ സ്വത്തുക്കളൊക്കെ അവനവനൊക്കെ എടുത്തോ എന്ന് ഇങ്ങനെ അവന് സമൂഹത്തിന്റെ ദേശത്തിലെ ഒരു 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 ചേർച്ചയില്ലാത്ത കൂട്ടാവന്മാരെ എല്ലാം കശാപ്പ് ചെയ്തേക്കാൻ എഴുതി കൊടുത്തു. ഇതിന്റെ പകർപ്പ് ശൂശൻ രാജധാനിയിലും പ്രസിദ്ധപ്പെടുത്തി. വിവരം കേട്ട മൊർദ്ദേക്കായ്ക്ക് കാര്യം മനസ്സിലായി. കരഞ്ഞും കൊണ്ട് അരമനയുടെ പടിവാതിൽ വരച്ചെന്നു. വിവരമറിഞ്ഞ എസ്തേർ വസ്ത്രം കൊടുത്തയച്ചു. ഇല്ല, മറുപടി പറഞ്ഞയക്കുക, നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും, നീ എന്നിട്ട് വിദ്രോഹനവുമോ നശിച്ചു പോകും. ഇങ്ങനെയുള്ള കാലത്തേക്കല്ലയോ നീ രാജസന്നിധി വന്നിരിക്കുന്നത്, ആർക്ക് അറിയാം. വിവരം പറഞ്ഞയച്ചു. പറഞ്ഞു, എന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല, വിളിക്കാതെ ഞാനും അങ്ങോട്ട് ചെന്ന് കയറാനൊക്കെയല്ല, അതുകൊണ്ട് നിങ്ങൾ ഉപവസിക്ക് പ്രാർത്ഥിക്കും, ഉപവസി പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞു. ഹാമാനും രാജാവും കൂടെ വരണമെന്ന് പറഞ്ഞു. രണ്ടാം ദിവസവും രാജാവും ഹാമാനോട് വിരുന്നു. അപ്പൊ ഹാമാൻ അങ്ങ് എസ്തർ രാജ്ഞിയും തന്റെ വിരുന്നിന് എന്നെയാണ് രാജാവിന്റെ കൂടെ വിളിച്ചിരിക്കുന്നത്. അത് ശരിക്കും നയപരമായി ബുദ്ധിപൂർവമായി അവൾ കാര്യങ്ങൾ നീക്കിയായിരുന്നു. രണ്ടാം ദിവസം ചെന്നപ്പോൾ വിരിഞ്ഞു വിരുന്ന് അവൾ സങ്കടം പറഞ്ഞു, എന്നെ വിത്ത് കളഞ്ഞല്ലോ, എന്റെ ജനത്തെ വിത്ത് കളഞ്ഞല്ലോ. രാജാവിന് പ്രതിശാന്തി വരാൻ പോലും അവർക്ക് ഒക്കുകയില്ല, എന്നാലും ഞങ്ങളെ വില വാങ്ങാതെ വിത്ത് കളഞ്ഞല്ലോ, സങ്കടം പറഞ്ഞു. ആരാന്ന് ചോദിച്ചു, എന്താ പറ്റി? അവൾ പറയുക, വൈരിയും ശത്രുവും ഈ ദുഷ്ടനായ ഹാമാനാന്ന് പറഞ്ഞപ്പോ അവന് പരിഭ്രമിച്ചു പോയി. രാജാവ് കോപത്തോടെ വീഞ്ഞു വരുന്ന എഴുന്നേറ്റ് ഉദ്യാനത്തിൽ പോയി. കുറെ കഴിഞ്ഞു കയറി വരുമ്പം ദീപൻ പോയി. ഈ വിവരമറിഞ്ഞ ഹാമാൻ എസ്തേറിരിക്കുന്ന കട്ടിലിൽ വീണ് കിടന്ന് നിലവിളിക്ക. രാജാവ് കയറി വന്നപ്പോൾ രാജ്ഞി ഇരിക്കുന്ന കിടക്കമേൽ ഇവൻ വീണ് കിടക്കുന്നു. കവിണ്ണ് വീണ് കിടന്ന് കാല് പിടിച്ച് അപേക്ഷിക്ക. രാജാവിന്റെ വായിൽ നിന്ന് നീ കൊട്ടാരത്തിൽ വെച്ച് നീ രാജ്ഞിയെ ബലാത്കാരം ചെയ്യുമെന്ന വാക്കം കൊണ്ട് വീണപ്പോഴേ, അത് രാജാവിന്റെ വായിൽ നിന്നല്ലേ വീണ്, അപ്പോഴേ ഹാമാന്റെ മുഖം മൂടി ഇവനെ വെളിച്ചം കണ്ടില്ല. ഇതാ 70 മുഴം 60 മുഴം നീളമുള്ളൊരു കഴുകുമരം ഇവൻ ഉണ്ടാക്കി ചേക്കുന്നെന്ന് പറഞ്ഞു. തൂക്കിയേക്കാൻ പറഞ്ഞു, തൂക്കി. അവന്റെ കാര്യം കഴിഞ്ഞു. പക്ഷെ കാര്യം കഴിഞ്ഞില്ല, ഉടനെ ദേശത്തെല്ലാം എടുത്തു പോയേക്കല്ലേ. രാജ്ഞി പറഞ്ഞു, എസ്തർ പറഞ്ഞു, പ്ലീസ് ആ വാക്കൊന്ന് വെച്ചേക്കാം. എസ്തറിന്റെ 8-ാം അധ്യായം 3-ാം വാക്യം 8-ാം വാക്യം എസ്തർ രാജാവിന്റെ അടുത്ത് നിലവിളിക്കുക, രാജാവേ പ്ലീസ്. ആ 3-ാം വാക്യം വായിക്കേ. കരഞ്ഞ് അപേക്ഷിച്ചു. പക്ഷെ പറഞ്ഞ മറുപടി കേട്ടെ 8-ാം വാക്യം വേഗം വായിച്ചാട്ടെ. ആർക്കും പാടില്ല. ഉടനെ എസ്തേർ രാജാവിനോട് പറയാം, പ്ലീസ് എന്റെ പൊന്നു രാജാവേ കരഞ്ഞ് അപേക്ഷിക്കുക, എന്റെ ജനത്തിന്റെ കഷ്ടം ഞാൻ എങ്ങനെ കാണും, ദയവേ അവരെ ഉദ്ധരിച്ചനെ. നിലവിളിക്കുമ്പോൾ രാജാവ് എന്തു പറഞ്ഞു, ഒരു കാര്യം, രാജ്ഞി നിലവിളിക്കുക, തന്റെ ഏറ്റവും പ്രിയപ്പെട്ട രാജ്ഞി കരഞ്ഞ് അവളുടെ ബന്ധുജനങ്ങൾക്ക് വേണ്ടി നിലവിളിക്കുമ്പോഴും രാജാവ് പറയുന്നത് രാജാവ് എഴുതി വിട്ടുപോയതാ, അത് ദുർബലപ്പെടുത്താൻ ആരെ കൊണ്ടും കഴിയ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്തോ, ഇതാ മുദ്രാമോദരം പിടിച്ചോ, നിങ്ങളും എഴുതിക്കോ, നിങ്ങളും സംഘടിച്ച് എതിർക്കാൻ വരുന്നവരെ ശരിയാക്കിയത് അതേ ഒക്കെ ഉള്ളൂ, മനസ്സിലായില്ലേ. അല്ലാതെ ഒന്നും ചെയ്യാനൊക്കെയല്ല, എഴുതി വിട്ടുപോയി. പ്രിയപ്പെട്ടവരെ, അഹശ്വേരോശ് രാജാവിന്റെ രാജമോദരം കൊണ്ട് മുദ്രയിട്ട ഒരു രേഖയെ ദുർബലപ്പെടുത്തുവാൻ അഹശ്വേരോശ് രാജാവിന് പോലും കഴിയയില്ലെങ്കിൽ സ്വർഗത്തിലെ ദൈവം, നീതിമാനായ ദൈവം, പാപം ചെയ്യുന്ന ദേഹി മരിക്കും എന്ന് വിധി കൽപ്പിച്ചിരിക്കെ ആ വിധി നീക്കുവാൻ ഇവിടെ ആരുണ്ട്? മാത്രമല്ല, നമ്മളോടുള്ള കരുണ നിമിത്തം ആ വിധിയിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തേണ്ടതിന് എന്റെ പൊന്നു കർത്താവ് ഇവിടെ വന്ന് കാൽവറിൽ പരണയാഗമായി പ്രായച്ചിത്ത ബലിയായി ശാപമരണമായി പരസ്യക്കോലമായി ഈ ഭൂമിയുടെ മുഖത്ത് യേശു സഹിച്ചത്രയും വേദന ആരും സഹിച്ചിട്ടില്ല. 6 നീണ്ട മണിക്കൂറാണ് ക്രൂശിൽ പെടഞ്ഞതെങ്കിലും അതിനു മുമ്പേ വേദന തുടങ്ങിയത്. മാത്രമല്ല, തന്റെ ശുശ്രൂഷ കാലയളവിൽ താനിവിടെ മരിക്കാനാവാന്ന് കർത്താവ് ഒരു സന്ദർഭത്തിൽ പറഞ്ഞല്ലോ. മർക്കോസ് ലേഖനം 10-ാം അധ്യായത്തിന് 35-42 ഭാഗം വായിക്കുമ്പോൾ തനിക്കൊരു സ്നാനമേൽക്കാനുണ്ടെന്നും അത് കഴിയുവോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു. യേശു ക്രൂസിന്റെ മുമ്പിൽ കണ്ടുകൊണ്ടാണ് ജീവിച്ചത്. എവറി സ്റ്റെപ് ഹി ടുക്ക് വാസ് ടുവേർഡ് ദ ക്രോസ്. അത്ര വേദന സഹിച്ചു, ആ വലിയ വില കൊടുത്തു, അതിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാനുള്ള വഴി ഒരുക്കിയിട്ട് സൗജന്യമായി ഔദാര്യമായി ഇത് അനുഭവിക്കേ. എന്റെ മരണം നിന്റെ മരണമാണെന്ന് അംഗീകരിക്കേ. സ്തോത്രം. സമരണത്തിൽ പങ്കാളിയാകുന്ന സ്നാനത്തിൽ ദൈവത്തെ നീതീകരിക്കേ. വീതിയിൽ നിന്ന് ഒഴിഞ്ഞു പോകട്ടെ. സ്തോത്രം. ഇത്രയും വിധി നമ്മൾ നിവർത്തിച്ച് നീങ്ങുവാൻ നമ്മളെ ഏൽപ്പിക്കുക. നിങ്ങൾ വീട്ടിൽ ചെന്ന് വയസ്സ് നോക്കണം ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം എന്റെ 14-15 വായിക്കുമ്പോൾ അവിടെയും നമുക്ക് കാണാൻ കഴിയും. ദാനിയേലിനെതിരെ ഒരു കൂട്ടം ദുഷ്ടന്മാർ ഗൂഢാലോചന കഴിച്ചു. ഒടുവിലാണ് അറിഞ്ഞത് അതൊരു വലിയ ചതിയായിരുന്നെന്ന്, അവനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് ഒരു രേഖ എഴുതിച്ചുണ്ടാക്കി. ദാനിയേൽ പ്രാർത്ഥിക്കുന്നു അറിഞ്ഞപ്പോൾ രാജാവിന് ദുഃഖമായി. അതിന്റെ 6-ാം അധ്യായം 14-15 വാക്യം വായിക്കുമ്പോൾ ദാനിയേലിനെ രക്ഷിക്കുവാൻ രാവിലെ തുടങ്ങി സന്ധ്യ വരെ സകല പ്രയത്നവും കഴിച്ചു. നോക്കണേ, സൂര്യൻ അസ്തമിക്കുവോളം പ്രയത്നം കഴിച്ചു. പക്ഷെ മറുപടി പറഞ്ഞ എന്താ അവരെ വായിച്ചു വായിച്ചു. രാജാവ് ഒരു കാര്യം ഓർത്തോണം, ഇവിടെ എഴുതപ്പെട്ട ഒരു രേഖ മാറ്റാൻ കഴിയില്ലെന്നുള്ളതാ ഇവിടുത്തെ വ്യവസ്ഥ. രാജാവ് ഓർത്തുകൊള്ളണം എന്ന് പറഞ്ഞപ്പോൾ നിസ്സഹായനെ പോലെ നിയമത്തിന്റെ മുമ്പിൽ, എഴുതപ്പെട്ട രേഖയുടെ മുമ്പിൽ ഒരു നിസ്സഹായനെ പോലെ രാജാവ് ദാനിയേലിനെ സിംഹക്കുഴിയിലേക്ക്, തന്റെ ഏറ്റവും പ്രിയപ്പെട്ടവനെ സിംഹക്കുഴിയിൽ ഇട്ട് കളയുവാൻ അനുവാദം കൊടുക്കുക. അന്ന് രാത്രി ഭക്ഷണം കഴിച്ചില്ല, ഉറങ്ങിയില്ല, യാതൊരു സന്തോഷത്തിലും തന്നെ ഏർപ്പെട്ടില്ല, യാതൊന്നുമില്ല. ഉപവസിച്ച് നിലവിളിയോടെ രാത്രി കഴിക്കുക. പിറ്റേന്ന് രാവിലെ ദുഃഖ ശബ്ദത്തോടെ ചെന്ന്, മനസ്സിലായില്ലേ, തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ, തന്റെ സ്നേഹിതന്റെ അവന്റെ ശവം സിംഹങ്ങൾ തിന്നുകളഞ്ഞ ഗുഹയുടെ അടുത്ത് ചെന്ന് നിന്നുകൊണ്ട് ഒരു പ്രാന്തനെ പോലെയായിരിക്കും ദാനിയേൽ, മീൻസ് രാജാവ് വിളിക്കുന്നത് അല്ലേ. യുക്തിക്കും ബുദ്ധിക്കും നിരക്കാത്തൊരു കാര്യം രാജാവ് ചെയ്യുക, പക്ഷേ അവരെ അമ്പരപ്പിച്ചുകൊണ്ട് ദാര്യാവേശിന്റെ രേഖയേക്കാൾ അതിനും മീതെ അധികാരമുള്ള ഒരു ദൈവമാണ് താനെന്നുള്ളത് വെളിപ്പെടുത്തിക്കൊണ്ട് ദാനിയേൽ സിംഹങ്ങളുടെ ഗുഹയിൽ നിന്ന് മറുപടി പറയും. സഹോദരങ്ങളെ, അപ്പൊ ദാര്യാവേശിന്റെ നിയമത്തെക്കാൾ കൂടിയൊരു നിയമമുള്ളവരാ നമ്മുടെ ദൈവം എന്ന് മറക്ക. പാപം ചെയ്യുന്ന ദേഹി മരിക്കും, മരിക്കണം. ആ മരണത്തിൽ പങ്കാളിയാകാൻ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയാണ് വിശ്വാസാനന്തരമുള്ള ജലസ്നാനം. ആരും ഇതിൽ നിന്ന് പിന്മാറുവാൻ ദൈവം അനുവദിച്ചിട്ടില്ല. ഞാൻ നിങ്ങൾക്ക് ഒരു തെളിവ് കൂടെ ഞാൻ എടുത്തോണ്ട് പോകുന്നുണ്ട്. പ്രിബുഡറി ഫാദർ ടി ജെ ജോഷുവ എന്ന് പറയുന്ന യാക്കോബായ സഭയിലെ അദ്ദേഹം ഈസ് വൺ അമംഗ് ദി മോസ്റ്റ് റെസ്പെക്റ്റഡ് ലീഡേഴ്സ് അമംഗ് ദ അമംഗ് ദം. അവരിൽ ഏറ്റവും എന്തോ നല്ല നിലയിൽ എഴുതി വെച്ചു വായിക്കാം. ക്രിസ്തീയ സ്നാപനത്തെ പറ്റി പ്രബോധനം നൽകുകയല്ല അപ്പസ്തോലന്റെ പ്രഥമ ലക്ഷ്യം. ആ പ്രബോധനം സ്നാപനത്തിന് മുമ്പ് വിശ്വാസ പഠിതാക്കളായിരിക്കുമ്പോൾ എല്ലാവർക്കും നൽകുന്നതാ. സ്നാനത്തിന് മുമ്പ് എന്ത് വേണം? പ്രബോധനങ്ങൾ കൊടുത്തിരിക്കേണ്ടതാണ്. അത് തന്റെ അനുവാചകർക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് അപ്പോസ്തലൻ കരുതി. ചില ഭാഗങ്ങളോ വായിച്ചു കേൾപ്പിക്കാം, മുഴുവൻ വായിക്കാൻ നേരമില്ലല്ലോ. മീൻസ് സ്നാപനത്തെ പറ്റി അപ്പോസ്തലൻ പരാമർശിക്കുന്ന ഭാഗങ്ങൾ പലതുണ്ട്. 1 കൊരിന്ത്യർ 10:1, ഗലാത്യർ 3:27, കൊലോസ് 2:12, എഫേസ്യർ 4:5, 5:26, തീത്തോസ് 3:5. ഇവ പരിശോധിച്ചാൽ സ്നാപനത്തിന് വലിയ പ്രാധാന്യം പൗലോസ് കൽപ്പിച്ചു എന്ന് വ്യക്തമാകും. വലിയ പ്രാധാന്യം. ക്രിസ്തീയാനുഭവത്തിനും ക്രിസ്തീയ ജീവിതത്തിനും സ്നാപനം അനുപേക്ഷണീയമായ ഒന്നായി അദ്ദേഹം കരുതി. സ്നാപനം ഓപ്ഷണൽ അഥവാ ബ്രാക്കറ്റിൽ ഐച്ഛികം, നിർബന്ധമല്ലാത്തത് ആയിരുന്നില്ല. ഇഫ് യു ഇഫ് ഇറ്റ് ഇസ് കൺവീനിയന്റ് ടു യു, യു ഡു ഇറ്റ് എന്നുള്ള ഇറ്റ്സ് നോട്ട് ആൻ ഓപ്ഷണൽ തിങ്, ഇറ്റ്സ് എ മാൻഡേറ്ററി തിങ്. It is mandatory. No one can avoid it. ഐച്ഛികം അഥവാ നിർബന്ധമല്ലാത്തതായിരുന്നില്ല. ഇന്ന് ഭാരതത്തിൽ ചില ക്രൈസ്തവ നേതാക്കൾ ചിന്തിക്കുന്നത് പോലെ സ്നാപനമേൽക്കാത്ത ഒരു വിശ്വാസിയെക്കുറിച്ച് അൺബാപ്റ്റൈസ്ഡ് ബിലീവർ സങ്കൽപ്പിക്കുക പോലും പൗലോസിന് സാധ്യമല്ലായിരുന്നു. അടുത്ത് പിന്നെ പറയാം, സ്നാപനത്തിന് മുമ്പ് വിശ്വാസം സ്വീകരിച്ച് പ്രഖ്യാപിക്കുമായിരുന്നു, തുടർന്നാണ് സ്നാപനം നൽകിയിരുന്നത്. യാക്കോബായിലെ ഒരു പ്രമുഖനായ ദൈവദാസൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. പക്ഷെ ആരും പുസ്തകം വാങ്ങിച്ച് വായിക്കത്തില്ല. എന്താ വാങ്ങിച്ച് വായിക്കാത്ത? ആർക്കും ഒഴികഴിവൊന്നും പറയാൻ കാണുക. സഭാപ്രവേശനത്തിൽ ഒരു കർമ്മമായിരുന്നു എന്നാൽ എന്ന് ചിന്തിക്കരുത്. അതിനേക്കാൾ ഉപരിയായി ഒരനുഭവം സ്നാപനം പ്രദാനം ചെയ്യുന്നുണ്ട്. ക്രിസ്തു സംഭവം, ക്രൈസ്റ്റ് ഇവന്റ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനുഭവവേദ്യമായി തീരുന്നത് സ്നാപനത്തിലാണ്. അടുത്തത്, കേവലം ഒരു അടയാളമായിട്ടോ പ്രതീകമായിട്ടോ സ്നാപനത്തെ കരുതുവാൻ പാടില്ല. സ്നാപനത്തിൽ കൂടി ഒരു വ്യക്തി ഉത്ഥിതനായ എന്ന് പറഞ്ഞ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനോട് ഐക്യപ്പെടുകയാണ്. യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എന്നാണ് പറയുന്നത്. മനസ്സിലായി? ഐ എം റീഡിംഗ് ഫ്രം ദിസ് പർട്ടിക്കുലർ ബുക്ക്, റോമാ ലേഖന വ്യാഖ്യാനം, പബ്ലിഷ്ഡ് ബൈ മീൻസ് TLC തിരുവല്ല, ആൻഡ് ഇറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ CSS ബുക്ക് ഷോപ്പ്, ആൻഡ് ദിസ് ഈസ് റിട്ടൺ ബൈ ദിസ് Reverend C.J. He is a learned man. He is an honored man. അദ്ദേഹത്തിന്റെ യോഗ്യതകൾ കൽക്കട്ട ബിഷപ്സ് കോളേജിൽ നിന്ന് BD 54, കോട്ടയം മോത്തസ് സെമിനാറിൽ അധ്യാപകൻ, അമേരിക്കയിലെ യൂണിയൻ ബിബ്ലിക്കൽ സെമിനാറിൽ നിന്ന് FTM, ജെറുസലേമിലെ എക്യുമെനിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗവേഷണ പഠനം, 56 വൈദിക പദവി, ഇപ്പോൾ ഓർത്തഡോക്സ് സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന്റെ ഡയറക്ടർ, പണ്ഡിതനായ വേദപുസ്തക വ്യാഖ്യാതാവ്, പ്രഭാഷകൻ, സാമൂഹ്യ പ്രവർത്തകൻ, എഴുത്തുകാരൻ. See, he's a man with a PhD and he has written out this thing. നിങ്ങൾ ദയവ് ചെയ്ത് വഞ്ചിക്കപ്പെടരുത്. ദൈവത്തിന്റെ വചനമാണ്. ആർക്കും ഇതിൽ നിന്ന് ഒഴിവുള്ളവരാകുവാൻ കഴിയുകയില്ല. മനസ്സിലാവുന്നു ഞാൻ വിശ്വസിക്കട്ടെ. സ്തോത്രം. കണ്ടില്ലേ? അല്ല, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു, നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടും. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടും കണ്ടോ? പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോട് ഏകീഭവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? മരണത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കണം. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ പാപത്തിന്റെ നീക്കപ്പെടാതെ നമ്മുടെ പഴയ മനുഷ്യനോട് ക്രൂശിക്കപ്പെട്ടു നാം അറിയുന്നു. അടുത്ത ഭാഗം കിട്ടി, ഏതാ വാക്യം? അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം. ഒരു വ്യാഖ്യാനം പറഞ്ഞു, അങ്ങനെ മരിച്ചവൻ എന്നാ സ്നാനത്തെ കുറിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞാൽ സ്നാനത്തിലും ക്രിസ്തുവിനോടുകൂടെ മരിച്ചു. മരണം വിധിച്ചിരിക്കുക, മരിച്ചെങ്കിലേ അതിൽ നിന്ന് രക്ഷ. എന്റെ പൊന്നു സഹോദരങ്ങളെ, ദയവേത് നിങ്ങൾ ഒരു പ്രജുഡിസ്റ്റായിട്ട് എന്റെ വാക്കുകളെ കേൾക്കരുതേ എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ദിസ് ഈസ് ദ വേർഡ് ഓഫ് ഗോഡ്. ഐ ഹാവ് നോ റൈറ്റ് to utter it or diffuse it or to dilute it or anything. എൻ്റെ ഗൗരവം കുറച്ച് കളയാനോ അതിനെ ഏതെങ്കിലും നിലയിൽ കുറയ്ക്കാനോ ദൈവം എനിക്ക് അനുവാദം തന്നിട്ടില്ല. അതുകൊണ്ട് വ്യക്തമായി എഴുതിയിരിക്കുന്ന ഭാഗം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. സ്തോത്രം പ്രിയപ്പെട്ടവരെ. എന്നാൽ ന്യായമായി ചില കാര്യങ്ങൾ ആളുകൾ സഹോദരങ്ങൾ ആത്മാർത്ഥമായി ചോദിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അവർക്ക് അതിന് ഉത്തരം ആവശ്യമുള്ളത് കൊണ്ട് മാത്രം ഞാൻ ചില ഉത്തരം കൂടി പറഞ്ഞിട്ട് മുമ്പോട്ട് പോകാം. പ്രിയപ്പെട്ടവരെ, ചിലർ ചോദിക്കാറുണ്ട് കുരിശിലെ കടൻ ഇത് ഇത്ര വലിയ പ്രധാനപ്പെട്ടതാണ് ഇവരെല്ലാം എഴുതിവിടുന്നെങ്കിൽ കുരിശിലെ കടൻ സ്നാനമേറ്റതായിരുന്നുവോ? നല്ലൊരു ചോദ്യമാണ്. പക്ഷെ അവരെ സൂക്ഷിക്കാത്തത് കൊണ്ടാണ് ആ ചോദ്യം തന്നെ ഉണ്ടാകുന്ന കാരണം. കുരിശിലെ കള്ളൻ മരിച്ചു കഴിഞ്ഞാണ് സ്നാനോപദേശം കൊടുത്തത്. കാരണം സ്നാനം കർത്താവിന്റെ മരണത്തിലും അടക്കത്തിലും പിന്നെ ഉയർത്തെഴുന്നേൽപ്പിലും പങ്കാളിയാകുന്നതാണ്. അപ്പോൾ ആ ഉപദേശം കൊടുക്കണമെങ്കിൽ എന്ത് കഴിഞ്ഞേച്ചേ ഒക്കുള്ളൂ? മരണത്തിലും അടക്കത്തിലും ഉയർത്തെഴുന്നേൽപ്പിലും കൂടെ കടന്നു കഴിഞ്ഞിട്ടാണ് ആ ഉപദേശം കൊടുത്തെങ്കിൽ അത് പൂർണ്ണമായ അർത്ഥപൂർണ്ണം ആകെയുള്ളൂ. അതുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവാണ് വിശ്വാസ സ്നാനത്തിന്റെ ഉപദേശം കൊടുത്തത്. പക്ഷേ കള്ളൻ, നമ്മളിപ്പോഴും ആ സഹോദരനെ അങ്ങനെ വിളിക്കുന്നത്, നമുക്ക് ഒട്ടും കരുണയില്ല. അതാ എല്ലാവരും പറയുന്നത് അങ്ങനെ ആയിക്കോട്ടെ, ശരി. അവൻ യേശുവിന്റെ കൂടെ തന്നെ മരിച്ചു. യേശു മരിച്ചു കഴിഞ്ഞ് അധികം കഴിയുന്നതിന് മുമ്പേ അവൻ മരിച്ചു. കർത്താവ് പറഞ്ഞു, ഇന്ന് നീ എന്നോടുകൂടെ പറഞ്ഞിട്ടായിരിക്കും. അപ്പൊ കർത്താവ് അടക്കപ്പെടുമ്പോൾ ഇവൻ അവന്റെ ആത്മാവ് കർത്താവിനോട് എവിടെ ഉണ്ട്? അവന്റെ ശരീരം അടക്കപ്പെടുമ്പോൾ പറഞ്ഞിട്ടാലും. അപ്പോൾ അവൻ മരിച്ചു കഴിഞ്ഞു കിട്ടിയ ഉപദേശം അവനനുസരിച്ചില്ലെന്നും പറഞ്ഞ് മനസ്സിലായോ? നമുക്ക് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും? അതിനേക്കാൾ വേറെ വലിയോ ദാവീദ് സ്നാനപ്പെട്ടില്ലല്ലോ എന്നങ്ങ് പറയുന്നത്. യു ഗെറ്റ് മീ? അത് ഗൗരവം തന്നെ, ഗൗരവത്തിൽ തന്നെ മറക്കാതിരിക്കാനാണ് ഞാൻ അങ്ങനെ പറഞ്ഞു. എന്നാ ന്യായമായ ചില സംശയങ്ങൾ ചോദിക്കുന്നത്? ന്യായമായ സംശയങ്ങൾക്ക് തീർച്ചയായിട്ടും മറുപടി കൊടുക്കണം. കാരണം കാര്യങ്ങൾ വിശദീകരിച്ച് കൊടുക്കേണ്ടത് സ്തോത്രം. ഒരു വേറെ ദിവസം പറഞ്ഞു കൊടുക്കുന്ന ഒരു ദൈവദാസന്റെ ഉത്തരവാദിത്വമായതുകൊണ്ട് ന്യായമായ ചോദ്യങ്ങളാണ് ഇവയൊക്കെ. ആത്മാർത്ഥമായിട്ട് തന്നെ ചോദിക്കുന്നതായത് കൊണ്ട് മാത്രം മറുപടി. അടുത്ത ചോദ്യം, ഞങ്ങള് ചെറുപ്പത്തിലെയൊക്കെ ദൈവത്തെ അറിഞ്ഞൊക്കെ ജീവിച്ച് എന്നെ മാമോദിസ തളിച്ച് ഒക്കെ കൊണ്ടുവന്ന പുറജാതിക്കാര് വരുന്നവരെ എന്ത് ചെയ്തു? സ്നാനപ്പെടുത്തിക്കോ? മനസ്സിലായില്ലേ? ഞങ്ങൾക്ക് അതിന്റെ ആവശ്യം ഇല്ല അങ്ങനെ പറയും. അത് ന്യായമായ ഒരു സംശയമാണ്, അതിന് മറുപടി വേണം. തീർച്ചയായിട്ടും പുസ്തകത്തിന്റെ അടിസ്ഥാനത്ത് മറുപടി വേണം. സഹോദരങ്ങളെ, എളുപ്പൊരു മറുപടി പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടല്ലോ. അതായത് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധിച്ചാൽ ആദാമിൽ നിന്ന് ഒരുവനിൽ നിന്ന് മനുഷ്യജാതിയെ ഉളവാക്കി. ആദാമിൽ നിന്നാണ് മനുഷ്യജാതി ഉളവാക്കി. അതുകൊണ്ടാണ് ഏത് കരയപ്പെടാൻ കർത്താവിനായ വെളുത്തോനെ മഞ്ഞിച്ചോനായാലും മംഗോളിയനായാലും നാല് പേരുടെ കോക്കോളോയിഡ്സ്, മംഗളോയിഡ്സ്, നിഗ്രോയിഡ്സ്, ആസ്ട്രോയിഡ്സ് ഏത് നാല് കൂട്ടം വന്നാൽ, ഈ നാല് കൂട്ടത്തിൽ ഏത് കൂട്ടത്തെ പെട്ടാലും അങ്ങോട്ടും ഇങ്ങോട്ട് രക്തം മാറാം, ഒരു കുഴപ്പമില്ല. ഒരുവനിൽ നിന്നാണ് മനുഷ്യജാതിയെ ഉളവാക്കിയത്. അത് മുമ്പോട്ട് വരുമ്പോൾ നോവയുടെ പ്രളയകാലത്ത് ബാക്കി മുഴുവൻ പേരും കൊല്ലപ്പെട്ടു. അപ്പൊ ആദാമിൽ നിന്ന് പറയുന്ന പോലെ പിന്നെ നമുക്ക് ഇതിനെ എന്ത് പറയാം? നോഹയിൽ നിന്ന്, നോഹയുടെ വംശമായി. നോഹയ്ക്ക് പിള്ളേര് മൂന്നായിരുന്നു. അപ്പോൾ ഇന്ന് ഭൂമിയിലുള്ള ഈ സകല മനുഷ്യരും ഈ മൂന്ന് വിഭാഗത്തിൽപ്പെടുന്നവരാണ്. നാലെന്ന് പറയുന്നത് ആന്ത്രപ്പോളജിക്കാര് ചിലത് പറയുന്നെങ്കിലും കൂടുതൽ പേരും അംഗീകരിച്ചിരിക്കുന്ന മൂന്ന് വിഭാഗത്തിൽപ്പെടുന്ന ഒന്നാണ്. ദ ഹോൾ ഹ്യൂമൻ റേസ് ക്യാൻ ബി ഡിവൈഡ് ഇൻ ടു ത്രീ കാറ്റഗറീസ്, ത്രീ ക്ലാൻസ്, ത്രീ ഗ്രൂപ്പ്സ് എന്നാണ് വേദപുസ്തം അങ്ങനെ പറയുന്നത്. സേം ഹാം യാഫെത്ത്, മൂന്ന് പേരുടെ മക്കളാണ്. നമ്മൾ വേദപുസ്തം പരിശോധിച്ചാൽ പ്രവർത്തന പുസ്തകത്തിൽ ആയിരങ്ങളുടെ സ്നാനം ഒറ്റ വാചകം പറഞ്ഞങ്ങ് തീരുക. അന്ന് 3000 പേർ സ്നാനമേറ്റു. തമിഴിൽ ചെന്ന് പുരുഷന്മാർ സ്ത്രീകളും സ്നാനമേറ്റു. ഇങ്ങനെ ആയിരങ്ങൾ സ്നാനമേറ്റ കാര്യങ്ങൾ ഒരു വാചകം പറഞ്ഞങ്ങ് വിടുക. എന്നാൽ മൂന്ന് പേരുടെ സ്നാനത്തിന് വളരെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, വളരെ വിശദീകരണം കൊടുത്തിട്ടുണ്ട്. ആ മൂന്ന് പേർ, ഒന്ന് കൊർന്നേലിയോസ്, രണ്ട് ശൗൽ, മൂന്ന് എത്യോപ്യ രാജ്ഞിയുടെ കാര്യവിചാരകനായ ധനകാര്യമന്ത്രിയായ ഷണ്ണൻ. ഈ മൂന്ന് പേരുടെ സ്നാനം വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. എന്താണ് അതിന്റെ കാരണം? അതിനൊരു പ്രധാന കാരണമുണ്ട്. പറയാം, ഒന്ന് എടുത്തേക്കാമോ? കൊരിന്ത് മീൻസ് ഒന്ന് ദിനവൃത്താന്തങ്ങൾ 1 എടുത്താട്ട്. അവിടെ നമുക്ക് ഈ വംശാവലിയുടെ ചേർത്തുള്ള പട്ടിക നമുക്കിവിടെ കാണാൻ കഴിയും. ഫസ്റ്റ് ക്രോണിക്കിൾസ് ചാപ്റ്റർ 1 വേഴ്സ് ആദ്യം ഞാനൊന്ന് പറഞ്ഞോട്ടെ. അപ്പോൾ ശൗല്, ഷണ്ണന്, കൊർന്നേലിയോസ് ഈ മൂന്ന് പേര് സേം, ഹാ, യാഫെത്ത് എന്നീ മൂന്ന് വിഭാഗത്തിൽപ്പെട്ടവരുടെ പിൻതലമുറക്കാരാണ്. ഒന്ന് വായിച്ചേ, അതിന്റെ 1:17 വായിച്ചേ. ഞാൻ പറയാം. അതെ, വായിച്ചു വായിച്ചു വായിച്ചു. മതി മതി, ശ്രദ്ധിച്ചേ. ശേമിന്റെ മക്കൾ, ഞാൻ അതിന്റെ വംശാവലി അങ്ങ് പറയാം. ശേം, അർപ്പക്ഷൻ, ശേലക്, ഏബർ, പേലക്, രയു, ചെരു, നഹോർ, തേരെ, അബ്രാം. അബ്രാമിന്റെ മകൻ ഇസഹാക്ക്, ഇസഹാക്കിന്റെ മകൻ യാക്കോബ്, യാക്കോബിന്റെ മകൻ മക്കള് 12 പേര്, രൂബേൻ, സിമിയോൻ, ലേവി, യഹൂദ. ഇവരെ നോക്കണേ, ഇതിൽ ബെന്യാമീൻ ഗോത്രക്കാരൻ ശൗൽ. മനസ്സിലായില്ലേ? അപ്പോ ശേമിന്റെ മകനായ ആര്? ശൗൽ. ശേമിന്റെ മകനായ ശൗൽ. അപ്പോൾ ശൗലിന്റെ കാര്യം അതാണ് നമുക്കറിയാമല്ലോ, വിശദമായി അത് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തത് ശൗലനാണ്. ഇനി എന്ത്, എട്ടാമത്തെ വാക്യം വായിച്ച് നിർത്താം. ആ ആ ആണ്ട മതിയല്ലോ. ഹാമിന്റെ പുത്രന്മാർ ആരാ? കൂശ്യൻ, മിശ്രീമ്യൻ എന്ന് പറഞ്ഞാൽ ആഫ്രിക്കയിൽപ്പെട്ടവൻ. കൂശ്യൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, തൊലി കറുത്തയാള്. കൂശ്യൻ തന്നെ തൂക്കും, പുള്ളിപ്പുലിക്ക് തന്നെ പുള്ളിയും. എത്യോപ്യക്കാരൻ, എത്യോപ്യക്കാരൻ, ആഫ്രിക്കക്കാരൻ ആരാണ്? കൂശ്യനാണ്. അവന് ഹാമിന്റെ പുത്രന്മാരാ, ഹാമിന്റെ പുത്രന്മാർ. ഇനി അടുത്തൊന്ന് വായിച്ച് അഞ്ചാം വാക്യം വായിച്ച്, അഞ്ചാം വാക്യം. ആ ആ മതിയല്ലോ. യാപ്പേത്തിന്റെ പുത്രന്മാർ ഗോഗ, മാഗോഗ്, ദാദായി എന്ന് പറഞ്ഞ റഷ്യൻ യൂറോപ്യന്മാര്, യൂറോപ്യനായ ഇറ്റലിക്കാരനായ കൊർന്നെല്യോസ്. മനസ്സിലായില്ലേ? അപ്പോൾ ശേമിന്റെ വംശത്തിൽപ്പെട്ട ശൗലും, ഹാമിന്റെ വംശത്തിൽപ്പെട്ട ഷണ്ണനും, യാപ്പേത്തിന്റെ വംശത്തിൽപ്പെട്ട കൊർന്നെല്യോസും, മൂന്നുപേരും സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഏത് വിഭാഗത്തിൽപ്പെട്ടവരായാലും ഇത് വേണം, ഇത് വേണം. ദൈവത്തിന് മക്കളെ ഉള്ളൂ, കൊച്ചുമക്കളില്ല, കൊച്ചുമക്കളില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇതുവരെയും ചിന്തിച്ചു വന്നത് ഓർക്കണേ, യഹൂദന് പോലും ഒരു വിശേഷതയും ഇല്ല. അങ്ങനെയല്ല ചിന്തിച്ചു വന്നത്, ആർക്കും ഒരു വിശേഷതയും അവകാശപ്പെടാറില്ല. സ്തോത്രം. പിന്നെ അടുത്ത ഒരു ശിശു സ്നാനത്തെ അംഗീകരിക്കണമെന്ന് പറയാനായിട്ട് വേറൊരു ന്യായവാദം ചില ആളുകൾ പറയുന്നുണ്ട്. അതും ന്യായമായ വിശദീകരണം ആവശ്യമുള്ളതുകൊണ്ട് അതിനും കൂടെ ഒരു വിശദീകരണം പറഞ്ഞു പോകാം. അതായത് കുടുംബ സ്നാനം തിരുവഴുത്തിലുണ്ടല്ലോ, കുടുംബങ്ങൾ സ്നാനപ്പെട്ടതായി ഉണ്ടല്ലോ. അപ്പോൾ കുടുംബ സ്നാനങ്ങളിൽ കുഞ്ഞുങ്ങളില്ലായിരുന്നു എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? ആ ഭാഗം എടുത്ത് വായിച്ചാൽ നമുക്കത് വ്യക്തമായി കിട്ടും. മൂന്ന് കുടുംബ സ്നാനങ്ങളാണ് പ്രവൃത്തിയുടെ പുസ്തകത്തിലുള്ളത്. മൂന്ന് കുടുംബ സ്നാനങ്ങൾ ഏതൊക്കെയാ? ഒന്ന് കൊർന്നെല്യോസിന്റെ കുടുംബ സ്നാനം, രണ്ട് ലുദിയായുടെ കുടുംബ സ്നാനം, മൂന്ന് ഫിലിപ്പിയിലെ കാരാഗ്രഹ പ്രമാണയുടെ കുടുംബ സ്നാനം. വേഗം നിർത്തേക്കാമോ? ആ വാക്യം ഒന്ന് വായിച്ചാൽ ചില വാക്യങ്ങളെ ഒന്ന് ചൂണ്ടിക്കാണിച്ചുതരാം. കൊർന്നെല്യോസിന്റെ കുടുംബ സ്നാനം തന്നെ ആദ്യം എടുത്തി അതിന്റെ പ്രവൃത്തിയുടെ പുസ്തകം 10:24 ഇരുപത്തിനാലാം വാക്യം. പ്രവൃത്തി 10:24. ഇന്ന് നിർത്തി നിർത്തി പോണേ ബ്രദറെ. അടുത്ത ചർച്ചക്കാരെയും സ്നേഹിതന്മാരെയും എല്ലാം കൂട്ടി വരുത്തി പത്രോസിന് വേണ്ടി കൊർന്നെല്യോസ് വിളിച്ച് കാത്തിരിക്കുക. ഇനി 35-ാം വാക്യം വായിച്ച്, 35-ാം വാക്യം പത്രോസ് വന്നപ്പോ പറയുന്ന വാക്കുകളാ. 34 വായിച്ച് പറയുന്ന വാക്കുകള്, കൊർന്നെല്യോസ് പറയുന്ന വാക്ക്. പറഞ്ഞ് തെറ്റിപ്പോയതാ, 33 വായിച്ച്. കേട്ടോ, ക്ഷണത്തിൽ ഞാൻ നിന്റെ അടുക്കൽ ആളയച്ചു, നീ വന്നത് ഉപകാരം. കർത്താവ് നിന്നോട് കൽപ്പിച്ചതൊക്കെയും കേൾപ്പാൻ ഞങ്ങൾ എല്ലാവരും ഇവിടെ ദൈവത്തിന് മുമ്പാകെ കൂടിയിരിക്കും. കണ്ടോ, അത്ര ഞങ്ങൾ ദൈവം മുമ്പാകെ ഇവിടെ. ആരൊക്കെയാ ഉള്ളത്? ചാർച്ചക്കാരും ബന്ധുക്കളും സ്നേഹിതന്മാരും ഏറ്റവും തനിക്ക് ഭക്തനായ ദേവദാസന് മീൻസ് ചേർന്ന ഒരു കൂട്ടം അവിടെ കൂടി. ദൈവം നിങ്ങളോട് പറഞ്ഞതൊക്കെ പറയാൻ ഞാന് ഞങ്ങളിവിടെ കൂടി. ഇവിടെ ദൂതൻ മാലാഖ അഡ്രസ് കൊടുത്ത് ആ ഊരീശയെ വിളിച്ചുകൊണ്ട് വന്നപ്പോ എന്തൊരു ഗൗരവമായിരിക്കും അവർ കൊടുത്തത്, തീർച്ചയായിട്ടും ഇല്ലേ? അത്ര ഗൗരവത്തോടുകൂടിയാണ്. അങ്ങനെ കാര്യം 44 മുതൽ 48 വരെ വായിക്കുമ്പോൾ ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മ വന്നു. അവർ അന്യഭാഷ സംസാരിക്കും, ദൈവത്തെ മഹത്വത്തിയിരിക്കുന്നതും കേൾക്കിയാൽ പത്രോസിനോട് കൂടെ വന്ന പരിച്ഛേദനക്കാരായ വിശ്വാസികൾ പരിശുദ്ധാത്മ ദാനം ജാതക പേര് പറഞ്ഞു കണ്ട് വിസ്മയിച്ചു. നമ്മെ പോലെ പരിശുദ്ധാത്മാവ് ലഭിച്ച് ഇവരെ സ്നാനം കഴിപ്പിച്ചു കൂടാതെ വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞു. നോക്കണേ, അപ്പോൾ ഇവിടെ കൂടിയിരുന്നവരാരൊക്കെയാ? ബന്ധുക്കള്, ചർച്ചക്കാരൻ, പിന്നെ ഇവരെല്ലാം ദൈവവചനം കേൾക്കാൻ കൂടിയിരുന്നു. വചനം കേട്ടവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നവരെ. മനസ്സിലായില്ലേ? പരിശുദ്ധാത്മാവ് പ്രാപിച്ചവരെയാണ് സ്നാനം കഴിപ്പിച്ചത്. അന്ന് സ്നാനം കഴിപ്പിക്കുന്നതായിരുന്നു പ്രശ്നം കൂടുതൽ. കാരണം നമ്മൾ വരുന്ന അധ്യായം വായിക്കുമ്പോൾ അവിടെ രണ്ടാം വാക്യം പത്രോസ് എരിശയിൽ എത്തിയപ്പോൾ പരിശോധനക്കാരോട് നീ അഗ്രഹങ്ങളോട് ചെന്നു ബഹളമായി, അവിടെ അവസാനം തർക്കമായി. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞ വാക്കുകളും ശ്രദ്ധേയമാണ്. നമ്മളെ പോലെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ഇവരെ സ്നാനം കഴിപ്പിച്ചുകൂടാണ് വെള്ളം നിലക്കാൻ നോക്കണേ, ദർശനം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ് പോവുക. ദർശനം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ് പോകുമ്പോൾ കേക്കണേ, അവിടുത്തെ ആളുകൾ പറഞ്ഞു അതേ ഒരു കാര്യമാണ്, ദർശനം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ് പോകുന്നൊക്കെ കൊള്ളാം, ജാതികളുടെ അടുത്തേക്കാ പോണത്, സ്നാനപ്പെടുത്തിയേ പറ്റും ചെയ്യാനൊക്കെയല്ല എന്നും പറഞ്ഞ് കുറെ പേരും കൂടെ കൂട്ടത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ പറയുന്നത് നമ്മളെ പോലെ ഇവര് പരിശുദ്ധാത്മാവ് പ്രാപിച്ചെങ്കിൽ പിന്നെ ഇവരെ വെള്ളം നില ഇവർക്ക് സ്നാനം കഴിപ്പിച്ചു കൂടാതെ വെള്ളം നിലക്കാൻ ആർക്കാ കഴിയുക. അതുകൊണ്ട് നമ്മളത് വായിച്ചാൽ മീൻസ് അതിന്റെ 40-ാമത്തെ വാക്യം, സോറി മീൻസ് 11-ാമത്തെ അധ്യായത്തിന്റെ 15 മുതൽ 18 വരെയും 15 മുതൽ 18 വരെ വായിച്ച നേരം പോയി വായിക്കണ്ട ബ്രദറെ, മതി സമയം പോകും. സ്തോത്രം. 15 മുതൽ 18 വരെ നിങ്ങൾ വീട്ടിൽ വന്ന് വായിക്കണം. ആ 15 മുതൽ 18 വരെ വായിച്ചാൽ നോക്കണേ, ഇവർ പിന്നെ ദൈവത്തിന്റെ ആത്മാവോടെ പ്രവർത്തിച്ചത് കൊണ്ട് ഇനിയിപ്പം നമുക്കൊന്നും പറയാൻ, മനസ്സിലായില്ലേ? ഓർത്തു നോക്കിയേ, ഇവര് ആത്മസ്നാനം പ്രാപിച്ചു. ആത്മസ്നാനം പ്രാപിച്ച അന്യഭാഷ ദൈവത്തെ തുതിച്ച് കഴിഞ്ഞു എന്ന് വേണം. എന്നോട് ചെറിയ ആൾ ചോദിച്ചിട്ടുണ്ട്, ഞാൻ ആത്മസ്നാനം പ്രാപിച്ചു, ഇനിയാണോ വെള്ളസ്നാനം? മനസ്സിലായില്ലേ? എന്നോട് ചോദിച്ചിട്ടുണ്ട് സഹോദരങ്ങളിൽ പാവപ്പെട്ട എന്നോട് ഉടയമ്പരം കാണിച്ച മഹാദേവി അങ്ങനെ ആയിപ്പോയി. ദൈവത്തോട് വളരെ നന്ദിയുണ്ട് കേട്ടോ സഹോദരൻ. ഞാൻ 67 ജൂലൈയിൽ ആത്മസ്നാനം പ്രാപിച്ചു, 67 ഡിസംബറിലാണ് കർത്താവിന്റെ ജലത്തിൽ സാക്ഷിക്കാനിടയായത്. ആദ്യം ആത്മസ്നാനം പ്രാപിക്കാൻ ആദ്യം എനിക്ക് ഭാഗ്യം കൊർന്നേലിയോസിന്റെ വീട്ടിലുണ്ടായ അനുഭവം പുസ്തകത്തിൽ, അതുകൊണ്ട് വേദാനുസൃതമാണ്. അപ്പോൾ ആത്മസ്നാനം പ്രാപിച്ചു എന്നോ കൃപാവരങ്ങൾ പ്രാപിച്ചു എന്നോ നിങ്ങൾ കർത്താവിനിൽ പ്രയോജനപ്പെടുന്നു എന്നുള്ളതോ നിങ്ങൾ വിശുദ്ധിയിൽ നയിക്കുന്നു എന്നുള്ളതോ ഇതൊന്നും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പ്രാർത്ഥന കേൾക്കുന്നു എന്നുള്ളതോ സ്തോത്രം നിങ്ങൾക്ക് ആത്മസന്തോഷം എന്തെങ്കിലും കഴിയുന്നു എന്നുള്ളതോ വീണ്ടും ജനിച്ചാണെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടോ നിങ്ങൾക്ക് ഏത് യോഗ്യത നിങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞാലും ദൈവവചനത്തിന്റെ ആ വ്യവസ്ഥയ്ക്ക് വിധേയപ്പെട്ടേ കൊർന്നേലിയോസിനെ പോലെ ഭക്തനുണ്ടോ? ദൈവം അവനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞത് കൊർന്നേലിയോസ് നിന്റെ ധർമ്മവും നിന്റെ പ്രാർത്ഥനയും ഒക്കെ ഇവിടെ എത്തിയിരിക്കുക. എന്തൊരു പക്വതനായിരുന്നു! സ്വർഗത്തിലെ ദൈവമാണ് സർട്ടിഫിക്കറ്റ് കൊടുത്തു. ഐ അപ്രീഷിയേറ്റ് യുവർ ഗുഡ് ഡീഡ്സ് ബട്ട് യു കാനോട്ട് കം ഹിയർ. നിന്റെ ദാനവും ധർമ്മവും ഇതൊക്കെ ഇവിടെ സ്വർഗത്തിൽ വരെ എത്തി, അതിന്റെ വിവരങ്ങൾ. പക്ഷെ നീ ഇഞ്ഞു വരണമെങ്കിൽ വേറൊരു വഴി വേണം, നീ ചെല്ല ആളായി. നമ്മൾ എത്ര യോഗ്യന്മാരാണെന്ന് പറഞ്ഞാലും മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തിന്റെ വ്യവസ്ഥകൾക്ക് വിധേയപ്പെടണം. അപ്പോൾ ലീഗൽ ഡെത്ത്, വി ഷുഡ് അണ്ടർഗോ ദ ലീഗൽ ഡെത്ത്. ഇൻ അണ്ടർഗോയിങ് ദ ലീഗൽ ഡെത്ത്, ബാപ്റ്റിസം ഈസ് അൻ ഇൻഡിസ്പെൻസിബിൾ മിനിസ്ട്രി. മറന്നു പോകരുത്, അത് പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയാണ്. ഇനി രണ്ടാമത്തത് ലുധിയാന വീട്ടിലെ ലുധിയാന കുടുംബ സ്നാനമാണല്ലോ. 16-ാമത്തെയാണ് എടുത്താണ്ട്, 16-ാമത്തെയാണ് പ്രവർത്തന പുസ്തകം, 16-ാമത്തെയാണ് 14-15 വാക്യ ആദ്യം ഒന്ന് വായിച്ചേ. വളരെ നന്ദി. ശ്രദ്ധിച്ചേ, ഇവിപ്പോ ഫിലിപ്പിലാണ്, ഫിലിപ്പി പട്ടണത്തിലാണ് സംഗതി നടക്കുന്നത്. ഇവർ തുയത്തൈര പട്ടണക്കാരത്തെയും രക്താംബരം വിൽക്കുന്നവളുമാണ്, കാർപ്പറ്റ് കച്ചവടക്കാരിയാണ്. കാർപ്പറ്റ് കച്ചവടക്കാരിയായിട്ട് പ്രവർത്തിക്കുക, ഭാര്യയും ഭർത്താവും ഉണ്ട്, കൊച്ചു കുഞ്ഞുങ്ങൾ ഊപ്പ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള ഒരു സ്ത്രീ അക്കാലത്ത്, കേൾക്കുന്നുണ്ടല്ലോ, അക്കാലത്ത് ഇങ്ങനെ കച്ചവടത്തിന് ഇതര പട്ടണങ്ങളിലൊക്കെ പോവുക സാധാരണയല്ല. മാത്രമല്ല അവിടെ പറഞ്ഞിരിക്കുന്നു അവളും കുടുംബവും ആരംഭിച്ചു. ആ കുടുംബത്തിൽ കുഞ്ഞുങ്ങൾ ഇല്ലായിരുന്നു എന്നുള്ളതിന് നമുക്ക് വേറൊരു തെളിവ് കാണാം. 40-ാമത്തെ വാക്യം വായിച്ചേ, 40-ാമത്തെ വാക്യം. കേട്ടേ, അതായത് ഇത് സംഭവത്തിന് ശേഷം അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി, പൗലോസിനെ അടിച്ചു, കാരാഗ്രഹത്തിൽ ഇട്ടു. അങ്ങനെ കാരാഗ്രഹത്തിൽ നിന്ന് വിട്ടു, കാരാഗ്രഹത്തിൽ വിട്ടപ്പോൾ പൗലോസിനെ കാരാഗ്രഹത്തിൽ ഇട്ടപ്പോഴും ആ കഷ്ടങ്ങൾക്ക് അവൻ വിധേയപ്പെടുമ്പോഴും അത് നിമിത്തം ദുഃഖിക്കുന്ന ആളുകളെ എവിടെ ഉള്ളൂ? ലുദിയയുടെ വീട്ടിലുള്ളൂ. തന്നെയല്ല, അവിടെ ചെന്ന് ആശ്വസിപ്പിക്കാൻ ആവശ്യമുള്ള ആ സാഹചര്യമാണ് ആരുടെ വീട്ടിലുള്ളത്? ലുദിയയുടെ വീട്ടിലുള്ളത്. അതുകൊണ്ട് ലുദിയയുടെ വീട്ടിലും കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അതിനകത്ത് നിന്ന് കാണാൻ കഴിയുന്നില്ല. മാത്രമല്ല കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്തുക എന്ന് പറഞ്ഞ ആശയമേ സഭാചരിത്രത്തിന്റെ പിൽക്കാലത്താണ്, ഇതിനകത്തുണ്ട്. ഈ പുസ്തകത്തിൽ അത് ആ ഭാഗത്ത് നമുക്ക് വായിച്ചു കേൾപ്പിക്കാം, വളരെ കഴിഞ്ഞാണ്. അപ്പോൾ ഒരു കാരണവശാലും വിശ്വാസം ഏറ്റുപറയാത്ത ആരെയും സ്നാനപ്പെടുത്തി. 3-ാമത് ഏലയുടെ വീട്ടിലും കൂടെ വേഗം വായിച്ചേക്കാം. ഏലയുടെ വീട് 16-ാം അധ്യായത്തിൽ തന്നെയുണ്ട്. ഏലയുടെ വീട്ടിലെ 30-34 വരെ വേഗം ഒന്ന് വായിച്ചേക്കാമോ? കേട്ടോ, അടിച്ച് താമസിട്ടിരിക്കുക, പാടി ദൈവത്തെ.
തിരിക്കുമ്പോൾ ഭൂകമ്പം ഉണ്ടായി, കാരൊക്കെ അടിസ്ഥാനങ്ങളിൽ ഗതാഗതമെല്ലാം വീണ് പോയി. ഉടനെ അയ്യോ തടവുകാർ പോയി കളഞ്ഞു കാണുമെന്ന് വിചാരിച്ച് വാളെ തന്നെ താൻ കൊല്ലാൻ തുടങ്ങുമ്പോൾ ദൈവാത്മാവ് കൊടുത്ത പ്രേരണ പ്രകാരം പൗലോസ് നീ നിനക്ക് എന്റെ ഒരു ദോഷം ചെയ്യാം, ഞങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. അയ്യോ വിളക്ക് ചോദിച്ചു, വെട്ടം വെട്ടം ചോദിച്ചു, ഓടി അകത്ത് വീണു. നിനക്ക് ആക്കൽ വിളിച്ചു, യജമാനന്മാരെ രക്ഷപ്രായപ്പാ എന്ത് ചെയ്യണം? മറുപടി എന്താ? ശരി, അതിനെ ചില തെറ്റിദ്ധരിക്കുന്നുണ്ട്. കർത്താവ് യേശു ക്രിസ്തു വിശ്വസിക്കുക, എന്നാൽ നീ ആ പോരാളെ വിശ്വസിച്ചാൽ മതി, ബാക്കി എല്ലാവരും മനസ്സിലാവുന്നുണ്ടോ? കർത്താവ് യേശു ക്രിസ്തു വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബം. ഇതൊക്കെ ഈ ചാക്കലുമെങ്കിലും ഭാഷയൊക്കെ നോക്കണ്ടേ? ഞാനൊരു ഭാഷാധ്യാപകനാ കേട്ടോ. നമ്മൾ സൂക്ഷിച്ച് വേണം ഓരോന്ന് വായിക്കാൻ. നമ്മൾ മനസ്സിരിക്കുന്ന മാനത്ത് കയറ്റി കാണുന്നെന്ന് പറഞ്ഞ പോലെ നമ്മുടെ ആശയം അതിനകത്ത് തിരികരുത്. ഇങ്ങനെയാണ്, കർത്താവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും. അപ്പൊ നിനക്കും നിന്റെ കുടുംബത്തിനും നിർബന്ധമായ ഒരു കാര്യമായത് കർത്താവിൽ അല്ല, ആ പറയുന്ന ആശയമാകണമെങ്കിൽ എന്ത് പറയുന്നത്? നീ കർത്താവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്നായിരുന്നെങ്കിൽ മറ്റേ ആശയമാണ് പറയാം. അങ്ങനല്ല, കർത്താവിൽ വിശ്വസിച്ചാൽ, നീ വിശ്വസിച്ചാലും നിന്റെ കുടുംബം വിശ്വസിച്ചാലും നിങ്ങൾ മനസ്സിലാവുന്നുണ്ടേ? അതുകൊണ്ട് വീട്ടുകാരും വിശ്വസിച്ചാൽ എല്ലാവരെയും മുക്കാം എന്ന് ദയവ് ചെയ്ത് ആരും ചിന്തിക്കരുത്. വാക്യങ്ങൾ വായിച്ച് ചില വാക്യം കൂടി 30 ഇതായിട്ട് വായിക്കും. പാതിരാത്രി കഴിഞ്ഞാ നേരം പാതിരാത്രി കഴിഞ്ഞു ഇല്ലേ, അർദ്ധരാത്രിക്കാണ് പാടിയത്. പാതിരാത്രി കഴിഞ്ഞ നേരം രാത്രി 2 മണിയാവിലും വായി കാണും, അല്ലെ 1:30 വായി. അപ്പൊ കർത്താവിന്റെ വചനം അവനോടും അടുത്തത് അവന്റെ വീട്ടിലുള്ള എല്ലാവരോടും പ്രസംഗിച്ചു എന്ന് പറഞ്ഞ മലക്ക കുഞ്ഞുങ്ങളെയും പിടിച്ച് ഇരുത്തി പ്രസംഗിപ്പിച്ചെന്നോ? അല്ല, വായിച്ചോ വായിച്ചോ. ആ ആ വായിച്ചോളൂ. വീടടക്കം ദൈവത്തെ വിശ്വസിച്ചു, വീടടക്കം സ്നാനമേറ്റു, വീടടക്കം ആനന്ദിച്ചു. വിശ്വസിച്ചവരെയാണ്, പ്ലീസ്, അത് ഒരു മുട്ടാത്തർക്കമായിരിക്കുന്നില്ല. ഈ 3 കുടുംബ സ്നാനങ്ങളാണ് തിരുവെഴുത്തിലുള്ളത്. എന്റെ പൊന്നു സഹോദരങ്ങളെ, ന്യായമായി വിശദീകരണം ആവശ്യമുള്ളതുകൊണ്ടും ആരുടെയെങ്കിലും മനസ്സിൽ ഇങ്ങനെയുള്ള ചിന്തകൾ കിടക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് ഉത്തരം കിട്ടിയിരിക്കണമല്ലോ എന്നുള്ളതുകൊണ്ടുമാണ് ഞാൻ ഇത്രയും വാക്കുകൾ പറഞ്ഞത്. സ്തോത്രം. ഇത് നിർബന്ധമായി അടിച്ചേൽപ്പിക്കാനുള്ളതല്ല. മരണത്തിന് വിധിക്കപ്പെട്ട ഞാൻ, ആ പൂർണ്ണ വിനയവും സമർപ്പണവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിന് വിധേയപ്പെടും. സ്തോത്രം. ആട്ടെ, ഞാൻ മുമ്പോട്ട് പൊക്കോട്ടെ. സ്തോത്രം. അപ്പോൾ പാപ ശരീരത്തിന് അവന്റെ മരണത്തിന് സാദൃശ്യത്തോടെ ലേഖി വെച്ചൊരായെങ്കിൽ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. സ്തോത്രം. ഈ സാദൃശ്യം എന്നുള്ളതിന് ഹൊമോയ് ഓ മാ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് സാദൃശ്യം എന്ന് പറഞ്ഞാൽ ഒരേപോലെയാകുക എന്നാ, ഒരേപോലെയാകുക. സി, വി ഗെറ്റ് എ പിക്ടോറിയൽ സിംബോളിസം ഇൻ ബാപ്റ്റിസം, ബിക്കോസ് വെൻ എ പേഴ്സൺ ഗോസ് ഡൗൺ ഇൻ ടു ദ വാട്ടേഴ്സ്, ഇറ്റ് സിഗ്നിഫൈസ് ദ ബർയൽ ഓഫ് എ പേഴ്സൺ ടുഗദർ വിത്ത് ദ ലോർഡ്. And when he comes out of the water, it signifies resurrection together with the Lord. Tharottu pogunnathu marichittu ida adakkappedunnu ennum uyirthu nilkkunnathu stotram avanodu kude uyirthu nilkkunnu ennulladindeyum adayalamaan. By faith inwardly and baptism outwardly, we have been united with Christ. It completes the execution of divine decree against sinners. God's sentence cannot go null and void. മനസ്സിലായത് വിശ്വസിക്കട്ടെ. ഗോഡ്സ് സെന്റൻസ് കാനോട്ട് ഗോ നൾ ആൻഡ് വോയിഡ്. മരണത്തിന്റെ മാത്രമല്ല പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടാണ് ഏകീഭവിക്കുന്നത്. 4-5 വാക്യങ്ങൾ, 4-ാം വാക്യത്തിൽ 2-ാം ഭാഗവും 5-ാം വാക്യവും. ഇനി അവിടെ പാപ ശരീരം, ഇനി ആ വിഷയം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിച്ചുകൊണ്ട് പോവുക. ന്യായമായി എന്തെങ്കിലും വിഷയം ആവശ്യമുണ്ടെങ്കിൽ ദയവേദി ചോദിച്ചാൽ പറയാം. പ്രിയപ്പെട്ടവരെ, ഈ സ്നാനപ്പെട്ട ചില ആളുകളുടെ മാതൃകയില്ലായ്മ കണ്ടിട്ട് നിങ്ങൾ മാറി നിൽക്കരുത്. എന്റെ കൂടെ ഉണ്ടോ? സ്നാനപ്പെട്ട ചിലർക്ക് മാതൃകയില്ലെന്നും പറഞ്ഞു നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കരുത്. പ്രിയപ്പെട്ടവരെ, കള്ളക്കടത്തുകാരൻ ഉപയോഗിക്കുന്നതാ ഈ കാശ്, അതുകൊണ്ട് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞൊരു വിശുദ്ധൻ അത് വേണ്ടെന്ന് പറയല്ല. ഓർത്ത് നോക്കണേ, ഈ വായു സത്യം പറഞ്ഞാൽ നമ്മളെല്ലാവരും ഒരു പാത്രത്തിൽ നിന്നാണ് അല്ലേ, ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷിക്കുന്നവരാണ് നമ്മളെല്ലാം. വി ആർ ബ്രീതിങ് ദ സെയിം. നമ്മളെല്ലാം ഇവിടുത്തെ മഹാദോഷികളെല്ലാം, എഴുത്തുള്ളവനും മഹാദോഷികളും മഹാദന്മാരികളും ഇവന്മാരെല്ലാം ഈ വായുവ. അതുകൊണ്ട് വേണ്ടെന്ന് ആരെല്ലാം പറയുമോ?
എനിക്ക് ഇതിന് കൃത്യമായിട്ട് വായു ഉണ്ടാക്കി ഞാൻ ചോദിച്ചോളാം. സഹോദരങ്ങളെ, വേറെ ഈ ഈ ഈ അനുഭവത്തിന് വിധേയപ്പെട്ടവർ മാതൃയില്ലാത്തവരായത് കൊണ്ട് ദൈവം അവരോട് ചോദിക്കട്ടെ, ദൈവം അവരോട് ചോദിക്കട്ടെ.
സ്തോത്രം.
ഈ അനുഗ്രഹം ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ, അതിൽ നിന്ന് നാം പിന്മാറിയിരിക്കുവാൻ
പാടില്ലാത്തതാകുന്നു. സ്തോത്രം. മനസ്സിലായി എന്ന് വിശ്വസിക്കുക. മുൻപോട്ട് പോകുന്നു. സ്തോത്രം. അതിന്റെ അനി പാപ ശരീരത്തിന് നീക്കം വരും. നാലാം വാക്യം രണ്ടാം ഭാഗവും അഞ്ചാം വാക്യത്തിന്റെ അഞ്ചാം വാക്യവും കൂടെ പറയാം. സ്തോത്രം. ക്രിസ്തു മരിച്ചിട്ട് പിതാവിനെ ഭംഗിയാൽ സോറി ജീവിച്ചെഴുന്നേറ്റതുപോലെ നാം ജീവന പുതുക്കത്തിൽ നടക്കേണ്ടത് തന്നെ. അവന്റെ മരണത്തിന് സാധിച്ചുള്ള മേയുവിച്ചിലായെങ്കിൽ പുനരുത്ഥാനത്തിന് ശരീരത്തോടും ഏകീഭവിക്കും. നാം ഇനി പാപത്തിൽ അടിമപ്പെടാതെ പാപ ശരീരത്തിന് നീക്കം വരേണ്ടത്. എന്താ ഈ പാപ ശരീരത്തിന് നീക്കം വരണം എന്ന് പറഞ്ഞു? പാപ ശരീരം എന്നുള്ളതോടെ ഉപയോഗിക്കുന്നത് ഈ ഗ്രീക്കിൽ സോമ എന്ന് പറഞ്ഞാൽ ഈ ശരീരവും, സാർഗ്സ് എന്ന് പറഞ്ഞാൽ ജഡവും എന്നർത്ഥം. മലയാളം നല്ല നന്നായി. മലയാളത്തിൽ ജഡമെന്നും ശരീരമെന്നും രണ്ടുണ്ട്. എന്താ ഇത് വ്യത്യാസം പറയാം? ശരീരം വേറെ, ജഡം വേറെ. ശരീരമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് മണ്ണിൽ നിന്ന് എടുത്തതും മണ്ണിനാൽ പോഷിപ്പിക്കപ്പെടുന്നു, മണ്ണിനെ കുറിച്ച് ബോധപ്പെടുത്തുന്നു, മണ്ണിലേക്ക് മടക്കുന്നു, അതാണ് ഈ ശരീരം. എന്നാൽ ജഡം എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിൽ കുടികൊള്ളുന്ന പഴയ പാപ പ്രകൃതമാണ് ജഡം. പഴയ പാപ പ്രകൃതം. ശരീരം വേറെ, ജഡം വേറെ. The old sin nature that is lurking inside, that continues to remain in us. ഇനി തുടർന്ന് വരുന്ന ഭാഗത്തൊക്കെ നമുക്ക് ഇത് ആവശ്യമുണ്ട്. അതുകൊണ്ട് ആശയം നിങ്ങളുടെ മനസ്സിൽ ഇരുന്നോണേ. അതാണ് ജഡം എന്ന് പറയുന്നത്. ഉദാഹരണം, ശരീരത്തിലല്ല തിന്മ. ശരീരം തിന്മയല്ല, ശരീരം ബലഹീനമാണെന്ന് പുസ്തകം പറയുന്നുള്ളൂ. ദ ബോഡി ഈസ് നോട്ട് ഈവിൾ. ഇത് അഴുക്കല്ല. പിന്നെ അഴുക്ക് എവിടാ, തിന്മ എവിടാന്നറിയാമോ? ജഡത്തില, അകത്താതി. ശരീരം പാപത്തിൽ ദുരുപയോഗിക്കപ്പെടുകയാണ്. പാപത്തിന്റെ ഇരിപ്പിടം ശരീരം അല്ല. സ്തോത്രം. മറ്റൊരു നിലയിൽ പറഞ്ഞാൽ ശരീരത്തിന് ആവശ്യങ്ങളേ ഉള്ളൂ, ആഗ്രഹങ്ങളില്ല. ശരീരത്തിന് എന്തുണ്ട്? ആവശ്യങ്ങളുണ്ട്, ആഗ്രഹങ്ങൾ ഇല്ല. ശരീരത്തിന് തണുപ്പുള്ളപ്പം തുണി വേണം, രണ്ട് പുതയ്ക്കണം, നിങ്ങൾക്ക് പറയാൻ നല്ല തുണി വേണം, തുണി വേണം. ആവശ്യമുണ്ട്, വെള്ളം വേണം, ഭക്ഷണം വേണം, വായു വേണം, വിശ്രമം വേണം, ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ വേണം. ഇതൊക്കെ ശരീരത്തിന് ആവശ്യങ്ങളാണ്. ശരീരത്തിന് ആഗ്രഹങ്ങളൊന്നും ഇല്ല, ആഗ്രഹങ്ങൾ അകത്തേതാണ്. നോക്കണേ, ശരീരത്തിന് വസ്ത്രം വേണ്ടപ്പോൾ അകത്തിരിക്കുന്നവൻ പറയും അത് വേണ്ട, ഇത് വേണ്ട. മനസ്സിലായോ? ഇന്ന വസ്ത്രം വേണം. അതുകൊണ്ടാ ഇപ്പം വാസ്തവത്തിൽ നാണം മറയ്ക്കാനാണോ എന്ന് അതിശയിക്കുമാറാ ചിലപ്പോൾ വേഷം കെട്ടുന്ന ആളുകൾ. Somebody has made a comment like this, it's not to cover up, but to express. It's not to cover up, but to impress. To express and to impress. അതിനാ ഇന്ന് ആളുകൾ എന്ത് ചെയ്യുന്നത്? വേഷം കെട്ടുന്നു. ആ ചിന്ത എവിടുന്ന് വരുന്ന? ശരീരത്തിന്റെ അല്ല, ജഡത്തിന്റെ. മനസ്സിലായി? ആ പാപ ജഡത്തിന് നീക്കം വരണം എന്ന് പറഞ്ഞാൽ ശരീരം തള്ളിപ്പൊട്ടിക്കണമെന്നല്ല, അസെറ്റിസിസം അല്ല. ശരീരത്തെ പീഡിപ്പിച്ചുകൊണ്ട് പാപപ്രകൃതം കുറയുകയില്ല. മനസ്സിലാവുന്നു വിശ്വസിക്കട്ടെ. ശരീരത്തെ പീഡിപ്പിച്ചുകൊണ്ടാകുകയില്ല. ദാഹമുണ്ട് ശരീരത്തിന്, വെള്ളം വേണം. പക്ഷെ അകത്തിരുന്നോണ്ട് പറയും ആരാടാ കരുതി വന്നിച്ച് ദാദാ വെള്ളം കുടിക്കും. ലേരിയുള്ളവർ എടുക്കണം ഇല്ലേ, എന്റെ കൂടെ ഉണ്ടല്ലോ. അപ്പൊ അത് ആ ആഗ്രഹം അത് എവിടുന്ന് വരുന്ന? ജഡത്തിൽ. ആ ആ പാപ ജഡത്തിന് നീക്കം വരണം. അത് ആ പാപ ശരീരത്തിന് എന്നിവിടെ പറഞ്ഞിരിക്കുന്ന സാക്സ് എന്നാണ് മൂലകൃതിയിൽ. അപ്പൊ പാപ ജഡത്തിന് നീക്കം വരണം, അവന് മാറ്റം വരണം. അല്ലെങ്കിൽ നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. കണ്ടോ, പിന്നെ പിന്നെ പറയാം, ക്രൂശിക്കപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, ക്രൂശിക്കപ്പെട്ട ഒരാൾ തിരിച്ചു വരുമോ? ഇല്ല എന്ന് നാം അറിയുന്നു. നമ്മൾ അറിയുന്നതാ. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം. എന്റെ പൊന്ന് സഹോദരങ്ങളെ, മരിച്ചതാണെന്നോ പേടിക്കല്ലേ? മരിച്ചെന്ന് പറയാൻ എന്നാ എത്ര പേടിയല്ലോ ഉണ്ട്. ഞാന് എനിക്ക് ഒരിക്കലൊരു അനുഭവം അങ്ങനെയുള്ളതുണ്ടായി. ഡൽഹി താമസിക്കുമ്പോൾ ഗ്രീൻ പാർക്കിലെ F48 എന്ന് പറയുന്ന ബിൽഡിങ്ങിലാണ് താമസിക്കുന്നത്. ആ വീട്ടിൽ വേറൊരു തോമസും കൂടെ താമസിക്കുന്നുണ്ട്. മോളിസ് വരെ താമസിക്കുന്നത്. ഈസ് ആൻ ഹി വാസ് എൻ എഞ്ചിനീയർ വിത്ത് NBCC നാഷണൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനിലെ ഈസ് എ ടോപ്പ് ഫെലോ. ആരും വലിയ ആളോടും ആരോടും അങ്ങനെ വലിയ കോൺടാക്റ്റ് ഒന്നുമില്ല. അവർ ഭാര്യയും ഭർത്താവും രണ്ട് ആപ്പിളരുമുണ്ട്. മുകളിലത്തെ നില അവർ വാടകയ്ക്ക് എടുത്തിരിക്കുന്നു. അത് പോകുന്നു. ആളുകൾ നല്ല ആളുകൾ താമസിക്കുന്ന ഒരു കോളനിയാണ്. ഞാൻ ഗ്രൗണ്ട് ഫ്ലോറിൽ അതിൻ്റെ ബാക്ക് പോർഷനിൽ ഞാൻ താമസിക്കുന്നു. ഞാൻ പിന്നെ ഒരു പബ്ലിക് സ്പീക്കർ പോലെ ഇങ്ങനെ എല്ലാവരോടും വിചാരം പറഞ്ഞു. ഏട്ടാ എനിക്ക് അന്നൊക്കെ വയ്ക്കാത്തോടെ ഞാനിങ്ങനെ ആളുകളൊക്കെ ഇടപെട്ടൊക്കെ ജീവിക്കുന്നുണ്ട്. F48 താമസിക്കുന്ന തോമസ് എന്ന് പറഞ്ഞ ആളുകൾ സാധാരണ എന്നെയാണ്. ഒരു രാത്രി പെട്ടെന്ന് ഈ മേളത്തെ തോമസ് ഏഷ്യാഡിന്റെ ഒരു വലിയ പ്രോജക്റ്റ് ഇൻചാർജ് ആയിരുന്നു അദ്ദേഹം. ആ പ്രോജക്റ്റ് സക്സസ്ഫുൾ ആയിട്ട് നേരത്തെ തീർത്ത് സ്പോർട്സ് കൗൺസിലിന് എല്ലാ ഡീറ്റെയിൽസും എല്ലാം ശരിയാക്കി ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞ് പ്രജന് ഭയങ്കര സന്തോഷമായി. കൂടെ ജോലി ചെയ്ത എല്ലാവർക്കും അന്ന് വലിയൊരു പാർട്ടിയൊക്കെ നടത്തി. പാർട്ടിയൊക്കെ കഴിഞ്ഞ് അദ്ദേഹത്തെ കൊണ്ടുവിട്ടു. കമ്പനി കാറെ കൊണ്ടുവിടുന്ന ആളാണ്. അന്നും 81 എന്റെ ഓർമ്മ, 81 or 82. അത് കഴിഞ്ഞ് വന്നു കയറി കിടന്ന രാത്രി ഒന്ന് എഴുന്നേറ്റ് ചുമച്ചു. ചുമച്ചിട്ട് പിന്നെ അനക്കമില്ല. പൈപ്പ് വേഗം തയ്ച്ചിട്ട് നോക്കിയപ്പോൾ ഇങ്ങനെ വീഴുന്നു. പൈപ്പ് സദ്യജ്ഞ ഹോസ്പിറ്റലിലെ ഒരു വാർഡിംഗ് ചാർജാണ്, സീനിയറാണ്. വേഗം തൊട്ടടുത്ത് വീട്ടിൽ ശാന്തി ക്ലിനിക് തൊട്ടടുത്ത് ഹോസ്പിറ്റൽ ഉണ്ട്. അവിടുന്ന് ഡോക്ടറെ പെട്ടെന്ന് വിളിച്ചു, ഇഞ്ചക്ഷനൊക്കെ കൊടുത്തു നോക്കി, മരിച്ചുപോയി. ആ അവർക്ക് ആദ്യം പേരോട് കോണ്ടാക്ട് ഇല്ല. ഞങ്ങൾ മേളിച്ചൊന്നു, ഞങ്ങളെല്ലാം ചെന്ന് നേരെ കടത്തി, ആളുകളെല്ലാം വിളിച്ചു പറഞ്ഞു. പിറ്റേ ദിവസം മലയാളികളുടെ ഇടയിലെല്ലാം പരന്നു, ഗ്രീൻ പാർക്ക് F48 തോമസ് വീട് നിറച്ചാൽ. ഞാൻ ഇതിന്റെ കാര്യങ്ങൾ ഞാൻ ഓടി നടക്കുക, മനസ്സിലാവുന്നുണ്ടല്ലോ. ആളുകളെല്ലാം വിചാരിച്ചു എന്തുവാ ഞാൻ ചത്തുപോയി. അതൊരു തമാശ പോലെ രസമായിരുന്നല്ലേ. ഇറ്റ് ഈസ് എ റെയർ എക്സ്പീരിയൻസ്. പ്രിയപ്പെട്ടവര്, നാട്ടിൽ പോയിരുന്ന രണ്ട് സഹോദരങ്ങൾ രണ്ടാഴ്ച കഴിഞ്ഞ് വന്നപ്പോഴും ആരാണ്ട് റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോഴും അറിഞ്ഞ 48 തോമസ് മരിച്ചുപോയി. അവരപ്പോ പെട്ടെന്ന് മനസ്സിലിരിക്കുന്ന എന്നെയാണ്. അവർ നേരെ വീട്ടിലോട്ട് സാധനം വിട്ടേച്ച് വേറെ വന്ന് എൻ്റെ ആൻറ്റി അന്ന് അവിടെ ഉണ്ട്. അപ്പൊ ഞാൻ ഓഫീസിൽ പോയിരിക്കുക. ഇവർ വന്ന് മൗനമായിരുന്നു. കാര്യം ആൻറ്റി വലിയ തല്ലി അലച്ച് നിലവിളിയും കരച്ചിൽ വന്നു. ഇവർ വന്ന് കുറെ നേരം ഇരുന്നു. ഇവർ മൗനമായിരിക്കുക കുറെ കഴിഞ്ഞ്. എന്താ സൗരമായി, എന്താ എന്താ മക്കളെ മിണ്ട, എന്താ മിണ്ടാത്തെ, ഇവർക്ക് മിണ്ടാൻ തോന്നി, എന്താ മിണ്ടുന്നത്. അപ്പം അകത്ത് അവർക്ക് കുടിക്കാൻ എടുക്കാനായിട്ട് ആൻറ്റി കയറിപ്പോയപ്പോ അവർ നമ്മൾ എന്നാലും ആ കർത്താവുള്ള പ്രത്യാശയാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ. നിങ്ങൾ മരിച്ചു എന്നുള്ള ആ വലിയ ബോധ്യത്തോടെ ആളുകളൊക്കെ നിങ്ങളുടെ വീട്ടിലോട്ട് വരുന്നു എന്ന് ഓർത്ത് നോക്കിക്കേ. സംതിങ് ഒരു 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 പ്രത്യേക ഒരു അനുഭവം. വാസ്തവത്തിൽ നമ്മൾ മരിച്ച പേടിയാവുന്നുണ്ടോ? പേടിയാവുന്നുണ്ടോ? ആരുടെ കൂടെ മരിച്ചു? മരിച്ചത് മാത്രമല്ല, ക്രിസ്തുവിനോടുകൂടെ തീർന്നില്ല. ക്രിസ്തുവിനോടുകൂടെ ചെയ്തല്ലോ എങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ പിന്നെ ആ ഒരു ശുശ്രൂഷയ്ക്ക് അരച്ചരച്ച് നിൽക്കുന്നത്? അത് നിയമ നിർബന്ധിതമായി അല്ലെങ്കിൽ ദൈവവചനത്തിന്റെ വ്യവസ്ഥ പ്രകാരം നാം വിധേയപ്പെടാനുള്ള അനുഗ്രഹീതമായ ശുശ്രൂഷയാണ്. മരിച്ചവൻ പാപത്തിൽ നിന്ന് മുമ്പോട്ട് പോകുന്നു. നാം ക്രിസ്തുവിനോട് മരിച്ചുവെങ്കിൽ അവനോട് ജീവിക്കും. ഇനി ഇപ്പൊ ഞാൻ എളുപ്പം വായിച്ചു പോയാൽ മതിയല്ലോ എന്ന് വിശ്വസിക്കുന്നു. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെത്തിക്കാൽ ഇനി മരിക്കില്ല. മരണത്തിന് അവന്റെ മേൽ ഇനി കർത്തൃത്വമില്ല എന്ന് നാം അറിയുന്നുവല്ലോ. അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ചില കാര്യങ്ങളൊക്കെ ആ മരിച്ചവൻ പാപത്തിൽ മോചനം പ്രാപിച്ചിരിക്കുന്നുള്ള 7-ാം വാക്യത്തെ കുറിച്ച് ഒരു കാര്യം ഒന്ന് പറയാതെ പോയാൽ എനിക്കൊരു സന്തോഷമില്ല. സമയം പോകുന്നുള്ള എനിക്ക് അറിയാമെങ്കിലും അതുകൊണ്ടൊന്ന് പറഞ്ഞേക്കട്ടെ. ആ മോചനം പ്രാപിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ ഗ്രീക്ക് പദം വളരെ പ്രത്യേകം ശ്രദ്ധേയമാണ്. അതിന് കൂടുതൽ വിശദീകരണം ഇല്ലാതെ തന്നെ ഞാൻ ഒരാശയം വേഗം പറഞ്ഞു പോട്ടെ. അതിന് മൂലകത ഉപയോഗിച്ചിരിക്കുന്ന പദം ഡെഡിക്കായ എന്ന വാക്കിന്റെ അർത്ഥം ജസ്റ്റിഫൈഡ് എന്നാ, നീതീകരിക്കപ്പെട്ടത്. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു? നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് അങ്ങനെ മരിച്ചവൻ എന്നുള്ളത് സ്നാനത്തോടാണ് ബന്ധപ്പെടുത്തേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ മരിച്ചവൻ എന്നുള്ളത് കൊണ്ട് അങ്ങനെ എന്നുള്ളത് എന്നോട് ബന്ധപ്പെടുത്തണം, സ്നാനത്തോട് ബന്ധപ്പെടുത്തണമെന്ന് പറയുന്നത് ഈ വാക്കിന്റെ അർത്ഥം നീതീകരിക്കപ്പെട്ടു എന്നുള്ളതായതുകൊണ്ടാണ്. അതുകൊണ്ട് സ്നാനത്തിൽ സ്തോത്രം, നമ്മുടെ പാപത്തിന്റെ കുറ്റം മുഴുവൻ നീക്കപ്പെട്ട നിലയിൽ നീതീകരണം പ്രാപിച്ചപ്പോ ആ അർത്ഥം കൂടി നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കട്ടെ. സ്തോത്രം. ശിക്ഷ നടപ്പായാൽ പിന്നെ അധികാരികളെ നമുക്ക് പേടിക്കേണ്ട. He who has died has been justified from his sin. നമുക്കറിയാമല്ലോ ശിക്ഷ നടപ്പായ പിന്നെ അധികാരം നമുക്ക് പേടിക്കണം. 10 വർഷത്തേക്ക് തടവിന് ഒരു കുറ്റത്തിന് വിധിച്ചു കോടതി. 10 വർഷം തടവിൽ കിടന്നിറങ്ങി കഴിഞ്ഞാൽ പിന്നെ പിന്നെ പോലീസ് സമീപം ഓടണം. വേണോ? മനസ്സിലായില്ലേ? അത് നീതീകരിക്കപ്പെട്ടു കഴിഞ്ഞു, ശിക്ഷ നടപ്പായി കഴിഞ്ഞു. ഐ ഹോപ്പ് യു ആർ വിത്ത് മീ. ഞാൻ ഓർക്കുന്നുണ്ട് ഒരിക്കൽ ഞങ്ങൾ എന്റെ സഹോദരമായിട്ട് പോകുന്നുണ്ടേ, വണ്ടിയെ പോകും, അവന്റെ നമ്പർ പ്ലേറ്റ് അതിൽ എഴുതിയിരുന്ന പെയിന്റ് അങ്ങ് പോയി. സർവീസ് ചെയ്തപ്പോൾ വെള്ളം അടിച്ചപ്പം പ്ലാസ്റ്റിക് വരാതെ അതിൽ എഴുതിയിരുന്ന അതങ്ങ് പോയി. പോയ വഴിക്ക് പോലീസ് പിടിച്ചു, നമ്പർ പ്ലേറ്റിൽ അക്ഷരമില്ല, അതിന് വിജയല്ല, എത്ര പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല. സർവീസ് ചെയ്തുകൊണ്ട് വന്നതിന്റെ ബില്ല് കാണിച്ചു, നത്തിങ് ഡൂയി, 250 രൂപ ശിക്ഷിച്ചു, 250 രൂപ പേ ചെയ്ത് ബില്ല് തന്നേക്കാൻ പറഞ്ഞു, ബില്ലും മേടിച്ച് പോവുക. കുറേ അങ്ങോട്ട് ചെന്നപ്പം പിന്നെയും പിടിച്ചു, മനസ്സിലായോ? പിന്നെയും പിടിച്ചു അതെ പൊക്കോളാം, മനസ്സിലാവുന്നുണ്ടേ? ആ സവാരി ഇത് മുമ്പിലെ കാണാം, നമുക്ക് ഈ കണ്ണായിട്ട് അവിടെ കാണാൻ വെച്ചു. കാരണം എന്താ? ശിക്ഷ കഴിഞ്ഞു, ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു. ഒരു ദിവസത്തേക്ക് 24 hours അതിന് രക്ഷയുണ്ട്. നോക്കണേ, അതുകൊണ്ട് ശിക്ഷ നടപ്പായി കഴിഞ്ഞതിനാൽ നീതീകരിക്കപ്പെട്ടു, പിന്നെ ഇനി അധികാരികളെ പേടിക്കാനില്ല. പക്ഷെ വേറൊരു കാര്യം, 10 വർഷത്തെ കണ്ണടവാണെങ്കിൽ 10 വർഷം കഴിഞ്ഞാൽ രക്ഷപ്പെടും, പക്ഷേ മരണ ശിക്ഷ ആണെങ്കിലോ? കോലമരണത്തിന് തൂക്കിലിടാൻ പിടിച്ചതാണേലോ? അത് നടപ്പായി കഴിഞ്ഞാൽ പിന്നെ പരിപാടി കഴിഞ്ഞു, നമ്മുടെ കാര്യം അതുപോലെ ആയിരുന്നു. പക്ഷെ ഇവിടെ ഇല്ലേ ജഡ്ജി, നമ്മളോട് കണ്ണു തന്നിട്ട് ജഡ്ജി നമുക്ക് പകരം ഭരിക്കുക. ജഡ്ജിയുടെ മരണം നമ്മുടെ മരണമാണെന്നൊന്ന് അംഗീകരിക്കാൻ മനസ്സുണ്ടോ? ജഡ്ജി എന്റെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കട്ടെ. സ്തോത്രം. ഞാൻ കുറെ നാൾ മുമ്പ് വായിച്ച ഒരു സാദൃശ്യം വേഗം പറയാം. ഫിൻ ബ്രദേഴ്സ്, പേരൻസ് രണ്ടുപേരും ചെറുപ്പത്തിൽ മരിച്ചു, അവര് സന്തോഷമായിട്ട് വളർന്നു, മിടുക്കന്മാർ. രണ്ടുപേരും എയർഫോഴ്സ് ജോയിൻ ചെയ്തു, ട്രെയിനിങ്ങുകൾ കഴിഞ്ഞു, നല്ല നല്ല ആളുകളായിട്ട് ജീവിച്ചു. പക്ഷേ അവരുടെ ട്രേഡ് രണ്ടായി, രണ്ടിടത്തായി. ഒരാൾ വിശുദ്ധനായും യോഗ്യനായും ജീവിച്ചു, മറ്റേയാൾ ദൂര സ്ഥലത്ത് ഡെസേർട്ട് ഏരിയയിലൊക്കെ കൊടുത്ത് അവിടുത്തെ ദുർമാർഗത്തിൽ പോയി പ്രശ്നമായി. ഓഫീസറെ കയ്യേറ്റം ചെയ്തു, കോർട്ട് മാർഷൽ ചെയ്യപ്പെട്ടു. അത് കഴിഞ്ഞു പിന്നെയും വേറൊരു ഓഫീസറെ തന്റെ സഹപ്രവർത്തകനെ വെടിവെച്ചു കൊന്നു. മറ്റൊരു വിഭാഗത്തിൽ ഇദ്ദേഹം അധികാരിയായി, കോബ്ര, തന്റെ തന്റെ സോറി തന്റെ 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 ട്വിൻ ബ്രദർ കൊലമരത്തിന് വിധിക്കപ്പെട്ട തുറുകിൽ കിടക്കുക. മറ്റവൻ ഒരാഗ്രഹമേ ഉള്ളൂ, യേശുവിനെ ഒന്ന് ഏറ്റു പറഞ്ഞ് രക്ഷിക്കപ്പെട്ടിട്ട് മരിക്കും. മറ്റവൻ വന്നു, തന്റെ ഔദ്യോഗിക ചിഹ്നങ്ങളോടെല്ലാം വന്നു, അകത്ത് കയറിപ്പോയി, വിസിറ്റേഴ്സ് ബുക്കിൽ എൻട്രി ചെയ്തിട്ട് കയറിപ്പോയി. ഇവനോട് ദീർഘനേരം സംസാരിച്ചില്ല, അവന്റെ മനസ്സ് കടുത്തിരിക്കുകയാണ്. ഹി വാസ് വെരി അഡമന്റ്. ഒരു കാര്യം പറഞ്ഞു, ഒരു കാര്യം ചെയ്, ഞാൻ മരിക്കാൻ ഞാൻ ദൈവസന്നിധിയിലാ. Do one thing, you put on my clothes. നിന്റെ വേഷം എനിക്ക് തന്നേരെ, സമയമായി പൊക്കോ. മനസ്സും മനസാക്ഷിയും മരവിച്ച അവൻ, ഈ സഹോദരൻ കരഞ്ഞ നിലവിളിക്ക, എന്നോട് പറഞ്ഞിട്ടും അവൻ കേൾക്കുന്നില്ല. ഒടുവിന്റെ അവസ്ഥ കണ്ടിട്ട് അവിടെ വെച്ച് പെട്ടെന്ന് മറ്റവനൊരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി, അവനവിടെ മരിക്കുക. അവനെ വൈദ്യസഹായം കിട്ടാൻ വേണ്ടി ആരെയും വിളിക്കാൻ പോലും മറ്റവന് മനസ്സില്ല. മരിക്കുന്നതിന് അവനിങ്ങനെ പറഞ്ഞു, ഡു വൺ തിങ്,
ഞാനിവിടെ മരിക്കുക, നീ എൻ്റെ യൂണിഫോം ഒക്കെ ഇട്ടങ്ങ് പോയിക്കോ, എൻ്റെ വേഷം ഇവിടെ ഇട്ടേര്. ആ മരിച്ച സഹോദരന്റെ യൂണിഫോം എടുത്ത് മറ്റവനിട്ടുകൊണ്ട് അവന്റെ ജയിൽ വേഷമെല്ലാം ഈ ശവത്തിലിടിയിച്ച ശേഷം അവൻ ഇറങ്ങിപ്പോയി രജിസ്റ്ററിൽ കയറിപ്പോയാൽ തിരിച്ചു പോകുന്ന പോലെ രജിസ്റ്ററിൽ ഒപ്പിട്ട് പോയി. അങ്ങനെ ഇവൻ മരിച്ചത് മറ്റവൻ മരിച്ചതുപോലെ അംഗീകരിക്കപ്പെടുകയും പക്ഷെ അതിനുശേഷം പഴയതുപോലെ ദുർമാർഗിയായിട്ട് അവൻ ജീവിക്കാൻ പാടുണ്ടോ? തന്റെ സഹോദരൻ ജീവിച്ച പോലെ അവൻ ജീവിച്ചു. ഇതാണ് ഉയിർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്നുള്ളതിന് ഒരു പ്രതീക. നമ്മളിനി യേശുവിൽ മറഞ്ഞ ഒരു വ്യക്തിയായിട്ട് ജീവിച്ചു. നമ്മുടെ മരണവിധി നീങ്ങി. 10 വർഷത്തെ കടന്നടവല്ലായിരുന്നു, മരണവിധിയായിരുന്നു. അത് നീങ്ങി. വേഗം പൊക്കോട്ടെ. സ്തോത്രം. നാം ക്രിസ്തുവിലൂടെ മരിച്ചുവെങ്കിൽ അവനോട് ജീവിക്കുമെന്ന് വിശ്വസിക്കുന്നു. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കാൻ ഇനി മരിക്കയില്ല. മരണത്തിനവന്റെ മേൽ ഇനി കർത്തൃത്വം ഇല്ല. സ്തോത്രം. യേശു ഉയർക്കയായിരുന്നു. അതിനൊരു പ്രത്യേക ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങളൊക്കെ പ്രധാനമാണ്. ഇനി 8-ാമത്തെ വാക്യത്തെ കുറിച്ച് ഒരു ചെറിയ കാര്യം കൂടെ പറയാതെ പോകുന്നത് എങ്ങനെയാ? യേശുവിന്റെ ഉയർപ്പിൽ നമുക്ക് 2 തരം ഉയർപ്പ് ലഭിക്കുക. നാം ക്രിസ്തുവിലൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കും. ജീവിക്കും എന്ന് പറഞ്ഞാൽ ഉയർക്കുമെന്ന്. നമുക്ക് യേശു ക്രിസ്തുവിൽ 2 തരം ഉയർപ്പുണ്ട്. നമുക്ക് ഏതൊക്കെയാണെന്നറിയാമോ? 1, ഇന്ന് നമ്മൾ ഉയർത്തെഴുന്നേറ്റു ക്രിസ്തുവിൽ ജീവിക്കുക. 2 ഉയർത്തെഴുന്നേൽപ്പ് ഇനി വരാൻ പോകുന്നു. കർത്താവിന്റെ വരവിങ്കലെ ഉയർത്തെഴുന്നേൽപ്പ്. സ്തോത്രം. അത് രണ്ടും അവിടെ ഉദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. സ്തോത്രം. ഇന്ന് ഉയർപ്പിന്റെ ശക്തിയാൽ പുതുജീവൻ നയിക്കുന്നു. അന്ത്യനാളിലെ ഉയർപ്പ് ഇന്നത്തെ ഉയർപ്പിനെ പൂർത്തീകരിക്കുകയായിരിക്കും. ഒൻപതാം വാക്യം. യേശു ഉയർക്കയായിരുന്നു, പുനർജീവിക്കയായിരുന്നില്ല. ലാസർ പുനരുജ്ജീവിക്കയായിരുന്നു. എന്നാൽ യേശു പുനരുജ്ജീവിക്കയല്ല, പിന്നെ എന്ത് ചെയ്യായിരുന്നു? ഉയർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, പുനരുജ്ജീവിക്കായിരുന്നു. റിസസിറ്റേഷൻ എന്നും റിസറക്ഷൻ എന്നും രണ്ടുണ്ട്. പഴയനിമകാലത്തും യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷയിലും പലർ ഉയർത്തെഴുന്നേറ്റു. യേശു തന്നെ 3 പേരെ ഉയർപ്പിച്ചു. അപ്പോസ്തലന്മാർ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ലാസറിനെയും മറ്റും ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ട് അവർ പിന്നെയും മരിച്ചു. എന്നാൽ യേശു ഉയർത്തിട്ട് അവന് മരിക്കേണ്ട ആവശ്യമില്ല. അത് ഉയർത്തെഴുന്നേൽപ്പ. മറ്റവർ ഉയർത്തത് അത് പുനരുജ്ജീവനമായിരുന്നു, പഴയ ശരീരത്തിൽ മടങ്ങി വരികയായിരുന്നു. എന്നാൽ യേശുവിന്റെ ഉയർപ്പ് തേജസ്കരിക്കപ്പെട്ട ശരീരത്തിൽ ഇനി മരിക്കാൻ ആവശ്യമില്ലാത്ത സ്ഥിതിയിൽ മടങ്ങി വരും. ഉയർത്തെഴുന്നേൽക്കയായിരുന്നു. സ്തോത്രം. ആട്ടെ, മുമ്പോട്ട് പോട്ടെ. പുനരുജ്ജീവിക്കായിരുന്നില്ല. അതൊക്കെ വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ചോദിക്കണേ. ഇനി 10-ാം വാക്യത്തിൽ ഒരിക്കലായിട്ട് മരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലായിട്ട് എഫ പാക്സ് എന്നാണ് എബ്രാലേഖനം 7:27 ഒരിക്കലായിട്ട് മരിച്ചു എന്ന് പറഞ്ഞാൽ ഇനി ഇത് ആവർത്തിക്കപ്പെടേണ്ട ആവശ്യം ഇല്ല. ഇനി മരണത്തിന് അവന്റെ മേൽ അധികാരം ഇല്ല. അവൻ മരിച്ച പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു. അവൻ ജീവിക്കുന്നതോ ദൈവത്തിന്. ഇനി അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കാൻ ഇനി എനിക്ക് മരിക്കേണ്ട ആവശ്യവും ഇല്ല. എന്നേക്കും ജീവിക്കുന്നു. അതാണ് വെളിപ്പാട് ദിവസത്തിൽ കർത്താവ് പറയുന്നുണ്ട്. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തു യേശു ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ നമ്മൾ ഇനി എണ്ണണം. എങ്ങനെ മരിച്ചതാ? സ്നാനത്തിൽ അവനോടെ അടക്കപ്പെട്ടതാ? ആ മരണം എന്റെ മേൽ പൂർത്തീകരിക്കപ്പെട്ടതാ? ഇനി ഞാൻ പഴയതിന് ജീവിക്കയില്ല. അങ്ങനെ എണ്ണുന്ന ഒരാൾ പാപത്തിൽ ജീവിക്കാൻ കഴിയുമോ? ഇതാണ് അതിന്റെ ലോജിക്ക്. അടുത്ത 2-ാമത്തെ വർണ്ണം ഞാൻ പറഞ്ഞല്ലോ, അതാണ് 12-13-14 വാക്യങ്ങൾ. ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ എന്റെ മോഹങ്ങളെ അനുസരിക്കുമാറി ഇനി നിങ്ങളുടെ അവയവങ്ങളെ അനീതിരി ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കേ വരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിരി ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുകയും നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്ര അധീനരാകിയാൽ പാപം നിങ്ങൾ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. സ്തോത്രം. ഓരോ വാക്യത്തെക്കുറിച്ചും പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഞാൻ ഓരോ വാക്യത്തെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിലും സമയം കുറവാണ്. അത്യാവശ്യമുള്ളത് മാത്രം പറഞ്ഞ് മുമ്പോട്ട് പോകാം. 11-ാമത്തെ വാക്യം, നിങ്ങളെ തന്നെ എണ്ണുവീൻ, പാപം ചെയ്യാൻ കഴിവ് ഇല്ലാതായിട്ടില്ല.
പാപം ചെയ്യാൻ കഴിവില്ലാതായിട്ടില്ല. പക്ഷെ നമ്മൾ ആരാണെന്ന് ഓർത്തോണം. ഞാൻ ഈ സമയം ഒരു പ്രിയ മാതാവ് പിന്മാറ്റത്തിലേക്ക് പോയൊരു സഹോദരനോട് പ്രബോധിപ്പിക്കും, ഗുണദോഷിക്കുമ്പോൾ പറഞ്ഞ ഒരു വാക്ക് ഞാൻ ഓർക്കുന്നു. ആ അമ്മച്ചി അവനോട് പറഞ്ഞത്, കുഞ്ഞേ ഒരു കാര്യം മറക്കരുത്, നീ കുളിച്ച് സത്യം ചെയ്ത. കുളിച്ച് സത്യം ചെയ്തതാന്ന് പറഞ്ഞ സ്നാനത്തിൽ കർത്താവിനെ അനുസരിച്ച്. സ്തോത്രം. കർത്താവിനെ രക്ഷകനും കർത്താവുമായി വിശ്വസിച്ച് അംഗീകരിച്ച് കുളിച്ച് സത്യം ചെയ്തു. നമ്മുടെ നാട്ടിലുണ്ടല്ലോ ഒരു പരസ്യമുണ്ടല്ലോ, കുളിച്ച് സത്യം ചെയ്ത പിന്നെ അതിനേക്കാൾ അപ്രതൊരു സ്തോത്രം. അവിടെ പറഞ്ഞു, ഒടുവി പറഞ്ഞു വിട്ടത് എന്താ? മരണപര്യന്തം, മരണ വരെ എന്നാൽ ജീവപര്യന്തമല്ല, മരണപര്യന്തമാണ്. ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ മരണം വരികയാണെങ്കിൽ അവിടുന്ന് ഒഴിവുള്ളവരാണ്. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ അതല്ല, മരണപര്യന്തമാ, മരണത്തിലും വിശ്വസരായിരിക്കണം. വ്യക്തമായെന്ന് വിശ്വസിക്കട്ടെ, മുൻപോട്ട് പോകുന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവര്, നാം ആരാണെന്ന് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. ഇനി ഈ 1 മുതൽ 11 വരെ പറഞ്ഞതിന്റെ പ്രായോഗിക നിർദ്ദേശങ്ങളാണ് 12 മുതൽ 14 വരെ പറയുന്നത്. ദൈവത്തിനെ സമർപ്പിക്കുക. ദൈവത്തിന് സമർപ്പിക്കുക എന്ന് പറയുമ്പോൾ പൊതുവായിട്ടുള്ളൊരു സമർപ്പണമല്ല,
അവയവങ്ങളെ സമർപ്പിക്കണമെന്നാ പറയുക. കേക്കണേ, അവയവങ്ങളെ സമർപ്പിക്കുക എന്ന്.
നോക്കി ആകിയാൽ പാപങ്ങളെ മർത്യത്തിന്റെ മോഹം അനുസരിച്ച് പണി വാഴരുത്. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായി നിങ്ങളെ അവയവങ്ങളെ കണ്ടോ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളു. സ്തോത്രം എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, ഓരോ അവയവവും ദൈവത്തിന് സമർപ്പിക്കുമായിരിക്കണം. ഓരോ അവയവവും ഒരു ഒരു എന്തുവാ പറയണ്ടേ, ഒരു ലംസമായിട്ട് പൊതുവായിട്ട് അങ്ങ് സമർപ്പിക്കുകയല്ല. ഉദാഹരണം പറയാം. അപ്പം അച്ഛൻ വോണ്ടി മിസ്അണ്ടർസ്റ്റാൻഡ്, ഞാനിപ്പോ ഇവിടെ വരുമ്പോ അച്ഛൻ ഈ സോ നൈസ് ആണ്, ഈസ് ഫാമിലി ഈസ് സോ നൈസ് വിത്ത് മീ. അദ്ദേഹം പറഞ്ഞു, ബ്രദർ യു ക്യാൻ സ്റ്റേ ഹിയർ, കൺസിഡർ ദിസ് ആസ് യുവർ ഓൺ പ്ലേസ്. മനസ്സിലായില്ലേ? ഈ വീട് നിങ്ങളുടെ വീട് പോലെ കണക്ക് കൂട്ടി ഇവിടെ ജീവിച്ചോളുക എന്ന് പറഞ്ഞാൽ എന്റെ കൂടെ ഉണ്ടോ? എല്ലാവരും എന്റെ കൂടെ ഉണ്ടോ? അത് പൊതുവെ ഐ ക്യാൻ കൺസിഡർ ഇറ്റ് ദാറ്റ് വേ. പൊതുവെ. എന്നാൽ ഇവിടുത്തെ ഓരോന്നും അദ്ദേഹത്തിന്റെ പേഴ്സും എന്റേതാണോ? എന്റെ കൂടെ ഉണ്ടോ? അതെന്റേതാണ്. അത് ഇതില്ലതല്ലേ ഇത്? ഞാൻ ആ പേഴ്സിനകത്തു നിന്നെന്തെങ്കിലും എടുത്താൽ അവരെ എന്നാൽ ഇങ്ങനെ കാണിച്ചില്ലേ? അച്ഛാണ് എന്നോട് പറഞ്ഞത് ഇത് വീട്ടിലെ ഭാഗമല്ലേ ഇത്? അപ്പോൾ ഈ വീട് നിങ്ങളുടെ വീട് പോലെ കണക്ക് കിട്ടുക എന്ന് പറയുമ്പോൾ അത് പൊതുവേ. നമ്മൾ പലപ്പോഴും കർത്താവ് സമർപ്പിക്കുക അത്രയൊക്കെ ഉള്ളൂ. കർത്താവേ ഞാൻ എന്നെ ഇതിലേക്ക് അങ്ങ് തരിക. പക്ഷെ അത് പോരണ്ട, ഇവിടെ മെല്ലെ മെല്ലെ എന്ന് പറഞ്ഞാൽ ഓരോന്നും, ഓരോ അവയവവും, ഓരോ അവയവവും ദൈവത്തിന് സമർപ്പിച്ചതായിരിക്കും. അത് അങ്ങനല്ലേ പറഞ്ഞേക്കുന്നത്? കണ്ടില്ലേ നിങ്ങളുടെ പുസ്തകത്തിൽ അങ്ങനല്ലേ? സ്തോത്രം. ഓരോ അവയവവും, ചിന്ത, നോട്ടം, കേൾവി, ഓരോ അവയവവും ദൈവത്തിനുള്ളവ എങ്കിൽ ദൈവത്തിന് മഹത്വം വരുത്തുന്നത് മാത്രമേ ആ അവയവം, അതിന് മാത്രമേ അവയവം ഉപയോഗിക്കാൻ പാടുള്ളൂ. Every member of the whole body is sanctified, dedicated, separated to the Lord. ellarum ende kooda undallo jaadiyum jadathinte taalpiryangal saadhikkunnathumaya yaadonninum vendi nammude oravayavum durupayogikkuvan paadilla. stotram. manasilayenu vishwasikkatte. athre ang paranju aa bhagam vidiya oro avayavum devathulladu. ഹോപ്ല എന്നുള്ളതാണ് മീൻസ് ടൂൾസ്, അവയവം എന്നുള്ളതിന്റെ പൊതുവായ. അതിനെക്കുറിച്ചും ചില വിശദീകരണങ്ങളൊക്കെ നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ കഴിയുമെങ്കിലും സമയം കുറവാണല്ലോ, അത് വലിയ പ്രധാനവുമെന്നല്ല. സ്തോത്രം. അങ്ങനെ ജഡസംബന്ധമായി പഴയ മനുഷ്യനിൽ നമ്മൾ മരിച്ചതായിട്ട് കണക്ക് കൂട്ടണം. അതിനെക്കുറിച്ച് ഒരു ചിന്തകൻ പറഞ്ഞിരിക്കുന്ന ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അത് ഞാൻ വായിക്കാം. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഇങ്ങനെ, നോട്ട് ദാറ്റ് വി ആർ നോട്ട് ഏബിൾ ടു സിൻ, ബട്ട് വി ആർ മെയ്ഡ് ഏബിൾ നോട്ട് ടു സിൻ. It's not that we are
Not able to sin, but we are made able not to. പാപം ചെയ്യാൻ കഴിയാത്തതായില്ല, പിന്നെ പാപം ചെയ്യാതിരിക്കാൻ കഴിയുന്നവരാക്കി. അതാ നമ്മൾ സംഭവിച്ചത്. സ്തോത്രം. It's more than a general self-offering. Every single part, organ should be offered. Stotram to the Lord. അതുകൊണ്ടാണ് നമുക്കൊരു പാട്ടുണ്ടല്ലോ, അംഗ പ്രത്യംഗം എൻ ഇന്ദ്രിയങ്ങൾ ദൈവനാമത്തിൻ മഹത്വത്തിനായി. സ്തോത്രം. അറിയാമല്ല പാട്ട്, യാത്ര ചെയ്യുന്ന ക്രൂശൻ ലോകമാം ഗംഭീര. ദേവദാസി അന്നമ്മമാമൻ എഴുതിയ അനുഗ്രഹീതമായ ഒരു പാട്ടാണ്. ഇടയ്ക്കൊക്കെ ആ പാട്ട് കൂടെ ഒന്ന് പാടാം. നമ്മളതൊക്കെ അങ്ങ് മറന്നുപോയില്ലേ? നമുക്കിപ്പൊ കിട്ടും കിട്ടും, അത് ചെയ്താ ഇത് കിട്ടും, അത് ചെയ്താ ഇത് കിട്ടും, പിടിച്ചോ ഇത്. എന്റെ പൊൻ സഹോദരങ്ങളെ, പോസ്തകത്തിലുള്ളതൊക്കെ പാടാം. പോട്ടെ, എനിക്ക് ഞാനെ കുറിച്ച് പറയാൻ പോയാൽ ഞങ്ങൾക്ക് ഒത്തിരി അങ്ങ് പറഞ്ഞു പോകും. ഞാൻ തിരിച്ചു പോരുകയാ. ന്യായ പ്രമാണത്തിന് കീഴുള്ളവർ അതിന്റെ ഇനി അടുത്ത് കണ്ടില്ലേ, 14-ാമത്തെ വാക്യമുണ്ടോ? നിങ്ങൾ ന്യായ പ്രമാണത്തിനല്ല, കൃപയ്ക്കത്ര അധീനരാകിയാൽ പാപം നിങ്ങളുടെ നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. കാരണം ന്യായ പ്രമാണത്തിന് കീഴുള്ളവർ അതിലെ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിപ്പാൻ ബാധ്യസ്ഥരാണ്. പക്ഷെ അതിനുള്ള കഴിവ് അവർക്കില്ലാത്തത് കൊണ്ട് അവർ ശാപത്തിന് കീഴിലായി പോകും. അതാണ് ഗലാത്യരുടെ 3-ാം അധ്യായം 10-ാം വാക്യത്തിൽ അറിയപ്പെട്ടവരെ, ന്യായ പ്രമാണത്തിന് കീഴിരിക്കുന്നവരൊക്കെ ശാപത്തിന് കീഴ്. അതുപോലെ ആവർത്തന പുസ്തകം 27-ാം 26-ാം വാക്യത്തിലും അത് പറഞ്ഞിട്ടുണ്ട്. ഇനി അപ്പൊ എന്നാ ന്യായ പ്രമാണത്തിന് കീഴിൽ നമ്മൾ എന്തിനാധീന? കൃപയ്ക്ക് അധീനം. കൃപയ്ക്ക് അധീനം എന്ന് പറഞ്ഞാൽ ക്രിസ്തുയേശു നിവർത്തിച്ച ദൈവനീതിയിൽ നാം ആശ്രയിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. എനിക്ക് ഒരു യോഗ്യത, നിവർത്തിച്ച ദൈവനീതിയിൽ ഞാൻ, അതാണ് കൃപയ്ക്ക് അധീനം. അതുകൊണ്ട് ഇനി പാപം എന്നിൽ കർത്തൃത്വം നടത്തുകയില്ല, പാപം നമ്മളെ വാഴുകയില്ല. സ്തോത്രം. അടുത്ത ഭാഗം വളരെ കടന്നുപോയി. ഈ അധ്യായം മുഴുവൻ തീർക്കണം. ഞാനതിനു വേണ്ടി വളരെ ചുരുക്കിയെല്ലാം മറക്കാതിരിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതിരിക്കാനും ഒക്കെ കുറിച്ചോട്ടെ. ഈ ഒരു അല്പം സമയം കൂടി ഞാൻ മുമ്പോട്ട് പോട്ടെ. പ്രിയപ്പെട്ടത്, ഈ ന്യായ പ്രമാണം അത് ചെയ്യുന്നത് അതെപ്പോഴും ആജ്ഞാപിക്കുക, ആവശ്യപ്പെടുക, ഇത് ചെയ്യും, അത് ചെയ്യും, അത് ചെയ്യും. പക്ഷെ അത് മാത്രമല്ല, അത് പാലിക്കുന്നവർക്ക് അംഗീകരണം കൊടുക്കും, തെറ്റിക്കുന്നവർക്ക് ശിക്ഷ കൊടുക്കും. തന്നെയല്ല, പാപത്തെ വെളിപ്പെടുത്തി പാപത്തെ ബോധ്യപ്പെടുത്തും. പക്ഷേ അത് മാത്രമല്ല, ഈ കൽപ്പന കൂടുതൽ കൂടുതൽ തന്നോണ്ടിരിക്കുമ്പോൾ അത് ലംഘിക്കാനുള്ള ഒരു ഉൾപ്രേരണയും കൂടെ ഉണ്ടാകും. അതുകൊണ്ട് എന്ത് വരുന്നു? പാപം പെരുകാൻ കാരണമാണ്. അതാണ് ന്യായ പ്രമാണത്തിന് കീഴിരിക്കുന്നവർ ആരാണ്? ശാപത്തിൻ. നമ്മള് കൃപയ്ക്കാണ് അധീനർ എന്ന് നമ്മൾ മറക്കാൻ പാടില്ല. ഇനി 15-ാം വാക്യത്തിൽ 1-ാം വാക്യം ആവർത്തിച്ചിരിക്കുന്നു. പക്ഷെ ഒരു ചെറിയ വ്യത്യാസം. എന്താ വ്യത്യാസം ഒന്ന് ശ്രദ്ധിച്ചേ. കൃപ പരിഗണന പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ എന്ന് പറഞ്ഞിടത്ത് ഇപ്പം പറയുന്ന എന്താണ്? ന്യായ പ്രമാണത്തിലുള്ള കൃപയ്ക്ക് അത്ര അതിന്റെ നാം പാപം ചെയ്യുക എന്നോ മറ്റൊരു സ്വഭാവമായി തുടരാൻ കഴിയുമോ എന്ന് ചോദിച്ചെങ്കിൽ ഇവിടെ വന്നപ്പോൾ എവ്രി സിംഗിൾ ആക്ട് ഈസ് മെന്റ് ഹിയർ. സ്തോത്രം. പാപം ഒരു കാരണവശാലും ചെറുതോ വലുതോ പോലും നമ്മളിൽ ഉണ്ടാകാതിരിക്കാൻ നാം സൂക്ഷിച്ചുകൊണ്ടുള്ളതാണ്. സ്തോത്രം. നാം പാപസംബന്ധമായി മരിച്ചവരാണെങ്കിൽ ഓരോ അവയവവും ദൈവത്തിന് കൊടുത്തതാണെങ്കിൽ സ്തോത്രം, ആ കൊടുത്തതാണെന്നുള്ള ബോധ്യവും ആ പരിഗണനയും, റെക്കണൈസൽ ഫുള്ളി സാങ്ക്ടിഫൈഡ് ടു ദി ലോർഡ് ലിംബ് ബൈ ലിംബ്, അങ്ങനെയാണെങ്കിൽ പാപത്തിനുള്ള സാധ്യത നന്നേ നമ്മളിൽ കുറയുകയാണ്, ഇല്ലാതാകുകയല്ല. Not that we are not able to sin, but God has made us able not to. അത് നമ്മൾ മറക്കില്ല. ഇനി അതിന്റെ വിശദീകരണം, ന്യായ പ്രമാണത്തിനൊക്കെ പറ്റാത്ത എന്തെങ്കിലും നാം പാപം ചെയ്യുന്നു ഒരു നാളും മറ്റടുത്ത് പറഞ്ഞ അതേ ഉത്തരം ഇവിടെ ആവർത്തിക്കുക. നിങ്ങൾ അനുസരിപ്പാൻ, ദാസന്മാരെ അനുസരിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ച് പോരുകയും ചെയ്യുന്നവർക്ക് ചെയ്യുന്നവനെ ദാസന്മാർ ആകുന്നു എന്ന് അറിയുന്നില്ലയോ? പ്രിയപ്പെട്ടവരെ, ഈ റോമിൽ അടിമ വ്യവസ്ഥയുണ്ടായിരുന്നു. ആ അടിമ വ്യവസ്ഥ നിലനിന്നിരുന്ന രാജ്യത്ത് അവർക്ക് അറിയാമായിരുന്ന ചില കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടിമകൾ, അടിമകൾ എന്ന് പറഞ്ഞാൽ യാതൊരു സ്വാതന്ത്ര്യവുമില്ല, യാതൊരു സ്വാതന്ത്ര്യം. യുദ്ധത്തിൽ തടവുകാരായി പിടിച്ചുകൊണ്ട് വരുന്നവരെ അടിമകളാക്കും, ഒരു സ്വാതന്ത്ര്യമില്ല. രണ്ടാമത്, വിലയ്ക്ക് ചന്തയെന്ന് അടിമകളെ മേടിക്കാം, അവരും അടിമകളാണ്. പക്ഷെ ഈ അടിമകളായി സമർപ്പിക്കുക എന്നൊക്കെ പറയുന്ന അവർക്കും കൂടെ മനസ്സിലാക്കാൻ എളുപ്പമല്ല.
പക്ഷെ അതിനിടയ്ക്ക് ഒരു ചെറിയ കൂട്ടമുണ്ടായിരുന്നു. ആ കൂട്ടം എന്താണെന്നറിയോ, വളണ്ടറിലി സ്വമേധയാ ചെന്നങ്ങ് അടിമകളാക്കി ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു കൂട്ടമുണ്ടായി. സ്വമേധയാ അങ്ങ് അടിമകൾ എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യമായി, ബുദ്ധിമുട്ടായി, ജീവിക്കാൻ വരയില്ല. അങ്ങനെ വരുമ്പോ ഗതികേട് വന്നിട്ട് ചെന്ന് ഞാൻ നിന്നെ സേവിച്ചോള, ഭക്ഷണം വസ്ത്രം പാർപ്പട ഇത് തന്നാൽ മതി. ശരി, അത് സ്വയം അടിമയായി ഏൽപ്പിച്ചു. ആ ഒരു ചിത്രമായി ഇവിടെ മനസ്സിലാവുന്നെന്ന് വിശ്വസിക്കാം. സ്വയം അടിമയായി ഏൽപ്പിച്ചു കൊടുക്കുക. നിങ്ങൾ ദാസന്മാരെ അനുസരിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങളെ അനുസരിച്ച് പോരുകയും ചെയ്യുന്നവന് ദാസന്മാരാകുന്നുവെന്ന് അറിയുന്നില്ലയോ? ഒന്നുകിൽ മരണത്തിനായി പാപത്തിന്റെ ദാസന്മാർ, അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിന്റെ ദാസന്മാർ. അവിടെ നീതിക്കായി ദൈവത്തിന്റെ ദാസന്മാരാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്ലേ? പക്ഷെ നീതിക്കായി ദൈവത്തിന്റെ ദാസന്മാരെന്നല്ല, പിന്നെ അനുസരണത്തിന്റെ ദാസൻ. കാരണം പാപത്തിന്റെ ദാസൻ പാപം മത്സരമാണ്, അതിന്റെ ഓപ്പോസിറ്റ് അനുസരണം. നാം അനുസരിക്കുന്നവരായിരിക്കണം. നാം ദൈവത്തിന് അടിമകളായി നമ്മൾ ഏൽപ്പിച്ചെങ്കിൽ നാം ദൈവത്തെ അനുസരിക്കുന്നവരായിരിക്കണം. മുഴു ജീവിതവും അവന്റെ മഹത്വത്തിനായി കൊടുത്തിരിക്കണം. യോഹന്നാന്റെ സുവിശേഷം 8:34 വായിച്ചാൽ നിങ്ങൾ അനുസരിച്ചു പോകുന്നവന് ദാസനാണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. മാത്രമല്ല മത്തായി 6:24 വായിക്കുമ്പോൾ രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും ആർക്കും കഴിയുകയില്ല. ഒരാളിനെ സേവിക്കാനേ കഴിയുള്ളൂ. കഴിഞ്ഞ ദിവസം യൂദാ ലേഖനം നമ്മൾ ചിന്തിച്ചപ്പോൾ അവിടെ ഏകനാഥൻ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, 10:24 പറഞ്ഞിട്ടുണ്ട്, രണ്ടുപേരെ ഒരുപോലെ സേവിക്കാൻ ശ്രമിച്ചാൽ എന്തു പറ്റും? ഒരുവനെ പകച്ച് മറ്റവനെ നിരസിക്കും, അല്ലെങ്കിൽ ഒരുവനോട് പറ്റിച്ചേരും എന്നിട്ട് മറ്റവനെ. ആരെങ്കിലും ഒരാളിനോട് ഫെയ്ത്ത്ഫുൾ ആയിരിക്കാൻ കഴിയുകയുള്ളൂ. സ്തോത്രം. മാത്രമല്ല സമയം കഴിഞ്ഞുകൊണ്ട് ഞാൻ ഇനി ദീർഘിപ്പിക്കുന്നില്ല. ആ ഭാഗം അടുത്ത ദിവസം നമുക്ക് ചിന്തിക്കാം. ഞാൻ ഉപസംഹാരത്തിലേക്ക് വരട്ടെ. എല്ലാവരും ആർക്കെങ്കിലും അടിമകളാണ്, എല്ലാവരും ആർക്കെങ്കിലും അടിമകളാണ്. രണ്ടിലൊന്നിന്, ഒന്നുകിൽ നിങ്ങൾ അനുസരണത്തിന് അടിമകൾ, അല്ലെങ്കിൽ നിങ്ങൾ പാപത്തിന് അടിമ. ദൈവത്തിന് അടിമയാണെങ്കിൽ അതിന്റെ വേറൊരു രീതിയാണ് ഏത്? അനുസരണത്തിന്. അതിന്റെ വേറൊരു രീതിയാണ് നീതിക്ക് അടിമ. നമുക്ക് അടുത്ത ദിവസം കൂടുതൽ ചിന്തിക്കാം. ദൈവത്തിനടിമകൾ, നീതിക്ക് അടിമകൾ, അനുസരണത്തിന്. ദൈവത്തിനടിമയാണെങ്കിൽ ദൈവനീതിക്ക് നിനക്ക് അവകാശമായി. നീ നീതിക്ക് അടിമയാണെങ്കിൽ നീ അനുസരിക്കുന്നവനായി. അനുസരിക്കുന്നെങ്കിൽ മാത്രമേ നീതി നമുക്ക് അവകാശപ്പെടാൻ കഴിയുള്ളൂ. എങ്കിൽ മാത്രമേ ദൈവത്തിന്റെ ദാസനായിരിക്കാം. പാപിയെ ദൈവം അടിമയായി സ്വീകരിക്കുകയില്ല. ദൈവം തന്നെ തന്റെ തന്റെ ശിഷ്യനായി സ്വീകരിക്കുകയില്ല. നിങ്ങൾ നോക്കിയ നമ്മുടെ വീട്ടുനാട്ടിൽ ചെല്ലുമ്പോൾ സ്ഥിരമായിട്ട് നാട്ടിൽ തീയാറടിച്ച് പോയി, അവിടെ സ്ഥിരം താമസിക്കാൻ തുടങ്ങിയപ്പോൾ ഒരാൾ വന്നു, നമുക്കൊരു ഒരാളിനെ കാര്യക്കാരനെ വേണം, റബ്ബർ തോട്ടം നോക്കണം, പിന്നെ കടയുടെ വാടക കാര്യങ്ങളൊക്കെ നോക്കണം. മദ്യപനായ ഒരാളിനെ നമ്മൾ എടുക്കുവോ? എടുക്കുവോ? ഒരിക്കലും എടുക്കുക, ഒരിക്കലും എടുക്കുക. നിങ്ങൾ നിങ്ങളെ തന്നെ ദൈവത്തിന് കൊടുത്താൽ ദൈവം നിങ്ങളെ എടുക്കണമെങ്കിൽ നിങ്ങൾ പാപത്തിന്റെ അടിമത്വത്തിൽ നിന്ന് കൃപയ്ക്കധീനരായി, നീതീകരിക്കപ്പെട്ടവരായി, ദൈവത്തിന് ദാസനായി അനുസരിക്കുന്ന അനുസരണത്തിന് അടിമകളാണ്. എല്ലാവരും എന്റെ കൂടെ ഉണ്ടോ? അതുകൊണ്ടാണ് മേളിൽ പഴയതിന് മരിച്ച് പുതുതിന് ജീവിക്കുന്നവർക്ക് മാത്രമേ ദൈവത്തിന് അടിമയാകാൻ കഴിയൂ. ഹിയർ ഐ ഓഫ് മൈസെൽഫ്, ഹിയർ ഐ ഓഫ് മൈസെൽഫ് എന്ന് പറഞ്ഞ് നമ്മൾ കർത്താവേ ഞാൻ എന്നെ തരുന്നു, എന്നെ തരുന്നു, എന്നെ തരുന്നു എന്ന് പറയുമ്പോൾ നീ അനുസരണമുള്ളവനാ. അനുസരിക്കാത്തവനെ അടിമയാക്കാൻ നോക്കൂ. എല്ലാരും എന്റെ കൂടെ ഒക്കെ ഉണ്ടോ? ഒരു അടിമയിൽ നിന്ന്, ഒരു ദാസനിൽ നിന്ന് ഏറ്റവും പ്രധാനമായി ആഗ്രഹിക്കുന്നത് ഒന്നവന്റെ സൽസ്വഭാവം, അതിനേക്കാൾ പ്രധാനമാണ് അനുസരിക്കുന്നവൻ. എനിക്കറിയാം ഇതുപോലെ ഒരു കാര്യക്കാരൻ ചില മദ്യപിക്കുന്ന ഒരുത്തന, ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്റെ പറഞ്ഞാ എന്തിനാ ഇവന് ഇപ്പൊ എന്തോ ചെയ്യാനാ? ഹി ഈസ് വെരി എഫിഷ്യന്റ് ആൻഡ് വെരി ഫെയ്ത്ത്ഫുൾ. നീ എന്നെ പറഞ്ഞാലും അവൻ അനുസരിക്കും. അവൻ രാത്രി 8 മണി വരെ ഇവിടെ എന്ത് കാര്യത്തിനൊക്കെ ഉണ്ട്, എന്നാ സാറേ ഞാൻ പൊക്കോട്ടെ എന്ന് ചോദിക്കും. പൊക്കോട്ടം എന്ന് ചോദിച്ചാൽ അവന് വേണ്ടി ഒരു ഔട്ട് ഹൗസ് ഒക്കെ ഉണ്ട്. അവൻ ഇവിടുന്ന് പോകും, ഇവിടുന്ന് പോയാൽ ഒരു 9 മണി 10 മണിയോടെ വരുമോ പോകാം. പോയി അവന് ആ ഒരു മിനിമം അളവുണ്ട്, അവൻ അത് കുടിച്ച് വന്നവിടെ കിടന്നോളൂ, ഒരു കുഴപ്പമില്ല. രാവിലെ അവൻ ഈ സോബർ ആൻഡ് സെയിൻ ഹി കംസ് ബാക്ക് ടു ഡ്യൂട്ടി. വൈ ഷുഡ് ഐ ബി ബോദർഡ്? അത് അയാളുടെ കാര്യം. പക്ഷെ അദ്ദേഹം യോഗ്യതയായിട്ട് പറഞ്ഞത് എന്താ? ഞാൻ എന്തോ പറഞ്ഞാലും അവൻ സ്തോത്രം അനുസരണമുള്ളവനാണ് അടിമ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിനെ അനുസരിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? ഇന്ന് ഞാന് ചെയ്യാന് ഓരോന്നൊക്കെ ഞാൻ എല്ലാം പ്ലാൻ ചെയ്തൊക്കെ കൊണ്ടുവരും, പക്ഷേ അത്രയും ഓരോ ദിവസം തീരാൻ കഴിയാതെ പോകും. അതിൽ ഖേദമുണ്ട്. കർത്താവ് ചോദിച്ചാൽ നമുക്ക് എവിടെയെങ്കിലും തീർക്കണം. പക്ഷെ ആ പ്രധാന ആശയം നിങ്ങളുടെ മനസ്സിൽ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കാം. സഹോദരങ്ങളെ, നമ്മൾ എന്ത് പറയുന്നു? നമ്മുടെ പേരിൽ ഒരു വിധി പാസ്സായിരിക്കുക. ആ വിധിയിൽ നമ്മളെ വിടിയിരിക്കുവാൻ നമ്മളുള്ള മഹാകരുണയിൽ കർത്താവ് രക്ഷാമാർഗം ഒരുക്കിയിരിക്കുകയാണ്. സ്തോത്രം. അതിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ ദൈവം ഒരുക്കിയിരിക്കുന്ന വഴിയിൽ അനുസരണമുള്ളവനായി ആ ദൈവനീതി പ്രാപിക്കുവാൻ അനുസരണത്തിനടിമയായി നമ്മളെ ഏൽപ്പിക്കുവാൻ നമുക്ക് മനസ്സുണ്ടോ? കർത്താവ്, നീ എന്ത് കൽപ്പിച്ചാലും അത് ചെയ്യാൻ ഇതാ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. ഐ എം യുവർ ബോണ്ട് സെർവന്റ്. ഡുലോസ് അടിമയ. അവിടെ കണ്ടു ഒരു നിമിഷം ഒന്ന് അടയ്ക്കാം. അവിടുത്തെ അടിമൻ അവിടുത്തെ അടിമയാണ്. അനുസരണത്തിന് ദാസനായി എന്നെ ഞാൻ ഏൽപ്പിക്കുന്നു എന്ന് ദൈവസന്നിധിയിൽ ഹൃദയപൂർവ്വം പറയുവാൻ ആരുണ്ട് ഈ രാത്രി? എല്ലാവരും ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാണ്. എന്റെ പ്രിയ സഹോദരങ്ങളെ, നിത്യതയാണേ വലുത്, നിത്യതയാണേ വലുത്. നാളത്തെ ദിവസം നമുക്കുള്ളതല്ല. ഈ രാത്രി നാം ദൈവസന്നിധിയിൽ ഇരിക്കുന്നു. ഇന്ന് കേട്ട ദൈവദിനത്തിന് മുമ്പാകെ അനുസരണത്തിന്റെ ദാസനായി ഞാൻ എന്നെ ദൈവത്തിന് സമർപ്പിക്കുന്നു പറയുവാൻ എന്റെ പ്രിയ സഹോദരങ്ങളിൽ ആർക്കെങ്കിലും മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ അത് ദൈവത്തിൽ നേരിട്ട് പറഞ്ഞാട്ടെ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിച്ച ഹല്ലേലൂയ. കർത്താവേ, ദൈവത്തിലിരിക്കുന്ന ഞങ്ങളെ ഒക്കെ അപ്പച്ചനറിയാം. സ്തോത്രം. എന്റെ സഹോദരങ്ങളെ, ദൈവദിനം കേട്ട എന്റെ സഹോദരങ്ങളിൽ ആരെങ്കിലും ദൈവത്തിൽ ഒരു പുതിയ സമർപ്പണം എടുക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. കാരണം നാളത്തെ ദിവസം നമുക്കുള്ളതല്ല. നിങ്ങൾ അനുസരണത്തിന്റെ ചുവടുകൾ ശരീരമണ്ഡലത്തിൽ എടുക്കുന്നതിനേക്കാൾ പ്രധാനം മനസ്സിന്റെ മണ്ഡലത്തിൽ സമർപ്പണം എടുക്കുന്ന. സ്തോത്രം. അടുത്ത് നിങ്ങൾക്ക് അതിന് അവസരം ലഭിക്കുന്നതിന് മുമ്പ് കർത്താവിന്റെ കാഹളം ധ്വനിച്ച നമ്മളുടെ പേരിൽ കുറ്റമായി കണക്കാക്കപ്പെടാതിരിക്കേണ്ടത്. ഇന്ന് രാത്രി നിങ്ങൾ ദൈവസന്നിധിയിലിരിക്കുമ്പോൾ ദൈവദിനത്തിന്റെ മുമ്പാകെ അനുസരണത്തിന്റെ ദാസനായി ദൈവത്തിനായി ഞാൻ എന്നെ സമർപ്പിക്കുന്നു. അംഗപ്രത്യംഗമായി ഇതാടിയനെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ദൈവമക്കളിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എനിക്ക് താല്പര്യമുണ്ടെന്ന് ദൈവസന്നിധി സമർപ്പിക്കുവാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ വലത് കൈ ഒന്ന് ഉയർത്തിയാൽ അതൊരു സാക്ഷ്യമായിരിക്കും. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും ഉണ്ടോ? വളരെ ദൈവം അനുഗ്രഹിക്കട്ടെ. കാരണം രാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കും. ഇനി ആരാണുള്ളത്? ദൈവങ്ങളെ അനുഗ്രഹിക്കട്ടെ. അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനി ആരെങ്കിലും ഉണ്ടോ? സ്തോത്രം. ഒരു വാചകം പ്രാർത്ഥിച്ചോളട്ടെ. തന്റെ ദൈവം അനുഗ്രഹിക്കട്ടെ. ആരെങ്കിലും ഉണ്ടോ? തന്റെ ദൈവം അനുഗ്രഹിക്കട്ടെ. എന്നാൽ രാത്രി പ്രാർത്ഥിക്കാം. ഇനി ആരെങ്കിലും ഉണ്ടോ? ഞങ്ങൾ പ്രാർത്ഥിക്കാം. ഇനി ആരെങ്കിലും ഉണ്ടോ? ഇനി ആരെങ്കിലും ഉണ്ടോ? ഒരു വായു ഞാൻ പ്രാർത്ഥിക്കട്ടെ. അഡ്രസ് ചെയ്ത ഞങ്ങളുടെ സ്വർഗപിതാവ്, എന്റെ കർത്താവ്, അടിയന്റെ പരിമിതികളോടുകൂടെ എന്റെ പ്രിയ സഹോദരങ്ങളുടെ പ്രിയ മക്കളോട് കർത്താവ് ദൈവദിനത്തിന്റെ സത്യങ്ങളൊക്കെ പങ്കുവയ്ക്കുവാൻ അവസരം തന്നല്ലോ. തിരുവചനത്തിന് മുമ്പാകെ അനുസരണത്തിന്റെ ദാസന്മാരായി തിരുമേനിക്ക് വേണ്ടി സമർപ്പിച്ചെന്ന് എന്റെ സഹോദരങ്ങളെ വിശേഷാൽ അവിടുന്ന് കാണുന്നുണ്ട്. അതിനാവശ്യമുള്ള എന്റെ സഹോദരങ്ങൾ ഇവിടെ ഉണ്ട്. തിരുമേനി അവരെയും കാണുന്നുണ്ട്. തിരുമേനി അവിടെ ഹൃദയം കൂടിയിട്ടപ്പെട്ടുകൊണ്ടിരിക്കണം. കർത്താവ് ഞങ്ങളാരും ശിക്ഷാവിധിയിലാകുവാൻ ഇടയാകരുത്. ഇതിന്റെ വചനം കേട്ടിട്ട് ഞങ്ങളെ തന്നെ ചതിക്കുവാനിടയാകരുത്. എന്റെ സഹോദരങ്ങളുടെ കൈകളെ അവിടുന്ന് പിടിച്ചുകൊള്ളുകയും തിരുമേനിയുള്ള കൃപ അവർക്ക് കൊടുക്കുകയും ചെയ്യണം. വചനത്തിന്റെ പൂർണ്ണാനുസരണത്തിലേക്കും സ്വപ്രഭു യേശു ക്രിസ്തുവിന്റെ കാൽവരി മരണത്തിലൂടെ ഒരുക്കപ്പെട്ടിരിക്കുന്ന നിഗ്രഹരമായ എല്ലാ പദവികളിലേക്കും നിത്യജീവന്റെ വലിയ അനുഗ്രഹങ്ങളിൽ ഞങ്ങളെല്ലാവരെയും നയിക്കുവാൻ അവിടുത്തേക്ക് പ്രസാദമാണ്. പാവപ്പെട്ട അടിയന്റെ വാക്കിൽ കുറവായുള്ളത് അങ്ങയുടെ പരിശുദ്ധാത്മാവ് പൂരിപ്പിച്ചു കൊള്ളണമേ. അനുഗ്രഹം ഞങ്ങളുടെ മേൽ പകരുമെന്നാൽ സ്തോത്രം മഹത്തോടുന്ന് എടുക്കണം. യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ പ്രീതിരാകെ ദൈവത്തെ അനുഗ്രഹിക്കട്ടെ. എന്തെങ്കിലും വിശീർണ ആവശ്യമുണ്ടെങ്കിൽ ദയവായി നിങ്ങൾക്ക് ചോദിക്കാം. തീർച്ചയായിട്ടും ഞങ്ങൾ പറഞ്ഞുതരാൻ ബാധ്യതയുള്ളവരാണ്. ദൈവത്തെ അനുഗ്രഹിക്കട്ടെ.